Fakir erkenler lafı yapıp ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം കർത്താവേ, ഈ പകൽക്കാലം ദൈവസനത്തിൽ ഈ പ്രത്യേക കൂടിയൊരവിൽ കൂട്ടിവരിച്ചതിൽ ഞാൻ പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. സാധാരണ ഇങ്ങനെയുള്ള ഒരു കൂടിയൊരവ് വ്യാഴാഴ്ച നമുക്ക് സാധ്യമല്ലല്ലോ. എന്നാൽ ദൈവം നമുക്ക് ഇങ്ങനെയൊരു അവസരം വിശേഷാൽ നൽകി തന്നതിൽ പ്രത്യേക ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം ദൈവദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനിടയായ ഭാഗത്തിന്റെ തുടർച്ചയായി നമുക്കിന്ന് ചിന്തിക്കാം. നമ്മൾ ഓർത്തതുപോലെ കഴിഞ്ഞ 21 ദിവസങ്ങൾ കർത്താവ് നമുക്ക് നല്ലവനായിരുന്നു. 22-ാമത്തെ ദിവസവും ഈ ക്ലാസ്സിൽ കർത്താവ് നമ്മെ അനുഗ്രഹമായി കൂട്ടിവെച്ചതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഈ ദൈവവചനം ഇത്തിരി അതിന്റെ ഉപരിതലത്തിൽ നിന്ന് ഇച്ചിരി താഴോട്ട് പോയി അത് പഠിക്കുവാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. അത് മാത്രമേ നമ്മളെ നിലനിർത്തുകയുള്ളൂ. അതിന് ഈ തഴക്കം വന്ന ഇന്ദ്രിയമുള്ളവർക്ക് കഴിയുള്ളൂ എന്ന് പുസ്തകത്തിൽ പറയുന്നത് ഒരു സത്യമാണ്. നമുക്കറിയാമല്ലോ ഇവിടെ കാൻഡീസ് ഒക്കെ ഉണ്ട്. കാൻഡീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരു നല്ലൊരു നട്ട് നട്ട്സ് ഒക്കെ അതിനകത്ത് വെച്ച് ആ നട്ടിന്റെ മുകളിൽ ചോക്ലേറ്റ് ഇങ്ങനെ കൂട്ടി കാൻഡീസ് ഒക്കെ ഉണ്ടാകും. കാൻഡീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ സപ്പോസ് ഇറ്റ്സ് എ ഷുഗർ കാൻഡി വിത്ത് ആൻ ഔട്ടർ കോട്ടിംഗ് ഓഫ് ഷുഗർ ആൻഡ് ഇൻസൈഡ് ദേർ ഇസ് എ വെരി ന്യൂട്രീഷ്യസ് ടേസ്റ്റി നട്ട്. ഒരു പല്ലില്ലാത്ത ഒരു കൊച്ചു കുഞ്ഞിന് കൊടുക്കുക, ചില പല്ലൊന്നും വന്നിട്ടില്ലാത്ത കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിൽ ആ പുറത്തെയാ ആ കോട്ടിങ് അതിങ്ങനെ നുണഞ്ഞ് തിന്നും. ഹായ് കൊള്ള സ്വീറ്റ് പാർട്ട് അത് നുണഞ്ഞ് തിന്ന് അത് സന്തോഷിക്കും. എന്നിട്ട് ആ കൂടുതൽ വിലയുള്ള കൂടുതൽ മൂല്യമുള്ള ആ നട്ട് അതിന് അതിന് എൻജോയ് ചെയ്തില്ല. അത് വരുമ്പോ തന്നെ അത് കല്ലുമായി കിടക്കുന്നുള്ളൂ, അത് അങ്ങ് തുപ്പി കളയും. അത് കൊള്ളൂല അല്ലേ, അതിനെ സംബന്ധിച്ച് അതും കളയും. എന്നാ ഇത്തിരി തഴക്കവും ഒക്കെ ഉള്ള ആളാണെങ്കിൽ ആദ്യത്തെ ആ ഷുഗർ പാർട്ടിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നേ. ഏതിന് പ്രാധാന്യം കൊടുക്കും? ആ നെറ്റിന് പ്രാധാന്യം കൊടുത്ത് അത് ഇച്ചി ഡൗൺ ചെയ്യുമ്പോൾ വളരെ ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഇതുപോലെയാണ് ദൈവവചനം. നമുക്കതിന്റെ ഔട്ടർ കോട്ടിംഗ് നമ്മൾ വായിക്കുമ്പോൾ നമുക്കില്ല, നമുക്കതുകൊണ്ട് സന്തോഷമൊക്കെ കിട്ടും. കരുതുന്നവനായ ദൈവം നമ്മെ പാപത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷിച്ചവനായ ദൈവം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പോവാ. സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമല്ലേ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അപകടത്തിൽ നിന്ന് രക്ഷിച്ചു, പിന്നെ ജോലി തന്നു, പിന്നെ നല്ല കുടുംബജീവിതം തന്നു, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നു. ഇറ്റ്സ് ഓൾ വെരി ജായബിൾ. തീർച്ചയായിട്ടും. എന്നാൽ അതിനേക്കാളും അടുത്ത തലങ്ങളിൽ എൻജോയബിൾ ആയിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. സ്വാതം. അതിനാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പ്രാധാന്യം കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സ്വാതം. പുറത്തത് വേണ്ടെന്നല്ല, പുറത്തത് വേണം. എത്ര പ്രായമായാലും അവന് പിന്നെ ഒരു ഒരു മുട്ടായി തിന്നുന്ന ഒരു ഇഷ്ടമായിരിക്കും. എത്ര ഡയബറ്റിക്കാണ് തുടരുക മനസ്സാർ തുടരുന്നൊക്കെ നോക്കി പറഞ്ഞാലും എന്നാലും ഒരു ശകലം. അതുപോലെ നമുക്ക് ശകലമൊക്കെ അത് വേണം. പക്ഷേ മറ്റേ അത് നഷ്ടപ്പെട്ടു പോയാൽ അത് നമ്മളെ ആരോഗ്യത്തെ ബാധിക്കും. സ്തോത്രം. അതുകൊണ്ട് ചീടാവൻ ചെയ്യുന്ന, അത് ശരിക്കും റിലീസ് ചെയ്യുന്ന, എൻജോയ് ചെയ്യുന്ന ആ അനുഭവം ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് എന്റെ സത്യത്തിലുണ്ട്. അത് സാവകാശം കിട്ടുന്നതനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും പറയാം. ഇന്നും നമുക്ക് കുറച്ച് കഴിഞ്ഞ് സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് സംസാരിച്ചാലും കുഴപ്പമില്ല. ദീർഘമായൊരു സമയം നമുക്ക് ഇന്നൊരു വേല ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോഴേ പേടിച്ചോ, പേടിച്ചോ, പേടിക്കണ്ട. അതെ, എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാം. അല്ല, ഒത്തിരി നേരം ഇരുന്നു ഒന്ന് നടുവ് കഴിക്കുന്നു എഴുന്നേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ യു ആർ ഫ്രീ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു പോയി ഒന്ന് നടന്ന് ആ പാർട്ടിലോട്ടൊക്കെ പോയി, അല്ലെങ്കിൽ ലോബിയിലോട്ട് നിന്ന് കൈ കാലൊക്കെ ഒന്ന് നിർത്തേച്ച് വേണേ വന്നിരിക്കാം. അത് കുഴപ്പമില്ല, യു ആർ ഫ്രീ. നിങ്ങൾക്ക് നിർബന്ധമായി ഉടങ്ങിയിരുന്നു വേണം എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയില്ല. ഞാൻ കഴിയുമോ ഓർപ്പിച്ചോളൂ. യു ആർ ഫ്രീ. വെൽ, സ്തോത്രം. മാത്രമല്ല എന്തെങ്കിലും ന്യായമായി വിശദീകരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും ചോദിക്കണം. സ്തോത്രം. 13-ാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 22-ാമത്തെ ദിവസം നമുക്ക് അതിന്റെ തുടർന്നുള്ള ഭാഗം ചിന്തിക്കാം. അതിന്റെ 1 മുതൽ ഏഴ് വരെ ഒരു സെക്ഷനായിട്ടും എട്ട് മുതൽ പത്ത് വരെയുള്ളത് വേറൊരു സെക്ഷനായിട്ടും നമ്മൾ ഇവരെ രാത്രി ചിന്തിക്കുകയുണ്ടായി. എല്ലാം പറയാൻ കഴിഞ്ഞു എന്നൊന്നും മറ്റും അവകാശപ്പെടുന്നില്ല. ഞാൻ തന്നെ ഇത് വായിച്ച കുറെ കുറിപ്പുകളും നോട്ടുകളും ഒക്കെ ഉണ്ടാക്കിയതെല്ലാം പോലും നിങ്ങളുടെ വിഷയത്തിൽ പറയുവാനായിട്ട് സാവകാശം എടുത്തിട്ടില്ല, കഴിയുന്നില്ല. അപ്പൊ നമ്മള് ഈ അധികാരികളായ ആളുകളെ കുറിച്ചുള്ള നമ്മളുടെ ഉൾക്കാഴ്ച, നമ്മൾ അവരെ എങ്ങനെ കാണണമെന്നുള്ളത് പൗലോസ് പറയുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ദൈവ ശുശ്രൂഷക്കാരനല്ല ആവർത്തിച്ച് പറഞ്ഞിരിക്കും അല്ലേ? നമ്മളെന്റെ നാലാം വാക്യത്തിൽ ദൈവ ശുശ്രൂഷക്കാരൻ എന്നുള്ളത് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഏഴാമത്തെ ആറാമത്തെ വാക്യം കഴിയുമ്പോൾ പിന്നെ അവിടെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, അതിനെ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക പദം വളരെ ശ്രദ്ധേയമാണ്. മൂലകൃതിയിൽ ഡയക്കണായി എന്ന വാക്കാണ് ഈ നാലാമത്തെ വാക്യത്തിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മാത്രമല്ല, ലിറ്റുഗോസ് ലിറ്റുഗോസ് എന്ന പദമാണ് അതിന്റെ ആറാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലിറ്റുഗോസ് എന്ന് പറയുന്ന പദം അത് ഒരു പുരോഹിതനെന്നും തർജ്ജമ ചെയ്യുന്ന പദമാണ്. പുരോഹിതനെന്നും, ഒരു പബ്ലിക് സർവന്റ് എന്നും ഒരു പുരോഹിതനെന്നും തർജ്ജമ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ദൈവം ഇവിടുത്തെ ഈ സിസ്റ്റത്തിൽ നിയമിച്ചിരിക്കുന്ന അധികാരികളെ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരൻ, ഒരു പുരോഹിതനെ കാണുന്നത് പോലെ, മനസ്സിലായില്ലേ? ആ രീതിയിൽ കാണണമെന്നുള്ള അർത്ഥത്തില്ല. ദൈവം നിയമിച്ചയാളാണ് അയാൾ. പക്ഷെ അവൻ കറപ്റ്റായി പോകുന്ന എന്തുകൊണ്ടാ? പിശാചനതനെ സ്വാധീനം ചെയ്തുകൊണ്ടാ. കർത്താവ് നീ അവനെ അതിനകത്ത് നിന്ന് ഉദ്ധരിക്കണേ എന്നുള്ള ആ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടാകണം. സ്തോത്രം. വെൽ, അപ്പോൾ നമ്മള് ഒരു 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 റെസ്പോൺസിബിൾ സിറ്റിസൺ, ഉത്തരവാദിത്വബോധമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രത്തോട് നമ്മളുടെ കടപ്പാട് നിർവഹിച്ചിരിക്കണം. ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, നികുതി കൊടുക്കേണ്ടവന് നികുതി എന്ന് പറയും. ചുങ്കം എന്നും നികുതി എന്നും രണ്ടായിട്ട് ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതിനൊന്നും കൂടുതൽ വിശദീകരണത്തിന് പോകുന്നില്ലെങ്കിലും, ഒന്ന് ഈ വലുതും ചെറുതുമെന്ന, നമ്മൾ ചെറിയ ടാക്സ് ഒക്കെ ആണെങ്കിൽ അങ്ങ് കൊടുക്കും. അത് മാത്രം പോരാ, അതിന് വലുത് വന്നാലും എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. നാട്ടിൽ സ്ഥലം എഴുതിക്കുമ്പോൾ വില കുറച്ച് വെച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ഒരു ദൈവവേദന ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അത് ഇത് വാസ്തവത്തിൽ നമ്മുടെ ഇടയിൽ ഒരു ചിന്ത, അതിനെക്കുറിച്ച് ഒരു ഒരാൾ പറഞ്ഞിട്ടിങ്ങനെയാണ്, ഞാനൊരു ലേഖനം വായിച്ചത്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഏതാ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭരിക്കുന്നയാൾ നമുക്കെതിരായ ആളാണ്, അവൻ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് അങ്ങ് കൊണ്ടുപോകുന്ന ആളാണ്, ഭരിക്കുന്നവൻ നമ്മുടെ എതിരാണ്. അപ്പോൾ ഭരണകർത്താക്കളെ എതിരികളായി കാണുന്ന ഒരു ഒരു മനോഭാവം ഭാരത ജനതയുടെ ഇടയിൽ പൊതുവെ അങ്ങ് പ്രചരിച്ചു. മാത്രമല്ല, അധികാരത്തിരിക്കുന്നവനെ എങ്ങനെ എതിർക്കണം, അവൻ എന്താ പറയുന്നു, അത് ആ നിയമത്തിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടണം, ആ ഒരാശയം നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് വന്നിട്ട് എങ്ങനെ നികുതി വെട്ടിക്കാം, എങ്ങനെ നിയമം ലംഘിക്കാം, എങ്ങനെ ഏറ്റവും കുറച്ച് ചുങ്കം കൊടുത്ത് രക്ഷപ്പെടാം, ഇതൊക്കെയായി നമ്മുടെ ഇടയിലെ ചിന്ത. മനസ്സിലാകുന്നത് വിശ്വസിക്കട്ടെ. ആ ചിന്തയിൽ നമ്മൾ പോയിട്ട് നമ്മുടെ രാഷ്ട്രത്തിനത് പൊതുവെ അത് അസപ്പതനത്തിന് കാരണമായി. അതാ ഒരു ഞാൻ വായിച്ച ലേഖനത്തിൽ വളരെ പ്രസിദ്ധരായ ഇക്കോണമിസ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ഈസ് പുവർ ബട്ട് ഇന്ത്യൻസ് ആർ ഫ്രീ. അതാണ് അയാൾ ഒഴുക്കം കൊണ്ടുവന്ന കൺക്ലൂഷൻ. രാഷ്ട്രം ദരിദ്രമാണ്, പക്ഷേ ഇവിടെയുള്ള ആളുകളൊക്കെ വലിയ കാശുകാരാണ്, പണച്ചാക്കുകളാണ്. ഇന്ത്യ ഈസ് പുവർ ബട്ട് ഇന്ത്യൻസ് ആർ ഫ്രീ. കാര്യം എന്താ? ദ പീപ്പിൾ കൺസിഡർ ദ ഗവൺമെന്റ് ആസ് ആൻ എനിമി. ഇവരുടെ നന്മയ്ക്കുള്ള ആളാന്നല്ല, ഇവരെ അടിച്ചമർത്തുന്ന, ഇവരെ ചൂഷണം ചെയ്യുന്ന ഒരു കൂട്ടമെന്നാണ് നമ്മൾ അധികാര സ്ഥാനത്തിരിക്കുന്നവരെ കാണുന്നത്. നമ്മുടെ ആ ചിന്താഗതി മാറണം. അടുത്തു വരുന്ന തലമുറ, അന്ന് നേരത്തെയൊക്കെ വിചാരിച്ചു ഈ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ മുന്നിട്ട് ഇറങ്ങിയ ആളുകളെ ആ തലമുറ ചത്തൊടുങ്ങുമ്പം ഈ ചിന്ത ഒന്ന് മാറുമെന്ന്. പക്ഷേ അടുത്ത തലമുറ ഇത് കണ്ടല്ലേ വന്നത്. കർത്താവ് ഓരോ താമസിച്ചാൽ ഇനി നടുവ് തലമുറ കഴിഞ്ഞെങ്കിലേ തിരിച്ചുള്ള വ്യത്യാസം നമ്മുടെ സമൂഹത്തിലുണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാലും ദൈവമക്കൾക്ക് ആ മാറ്റം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഒരു ദൈവവൈദ്യൻ, ഞാൻ വീണ്ടും ജനിച്ച ഒരു ദൈവവൈദ്യൻ, ഐ എം എ ബോൺ അഗെയിൻ ബിലീവർ എന്ന് പറഞ്ഞാൽ ഹി ഈസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ. ഹി ഡസ് നോട്ട് ലുക്ക് ഫോർ ലൂപ് ഹോൾസ് ടു ഇവേഡ് ടാക്സ്, ബട്ട് ഹി ഈസ് വെരി റെസ്പോൺസിബിൾ. അവൻ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരനാണ്, അവനെ വിശ്വസിക്കാം എന്ന അധികാരികൾ പോലും ബോധ്യപ്പെടുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ പെരുമാറ്റം സ്വാധീനം ചെലുത്തുന്ന സാഹചര്യം ഉണ്ടാകണം. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ആ അതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള പൗരൻ എന്നുള്ളതുകൊണ്ട് പൗലോസോട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഭാഗത്ത് സ്നേഹത്തെക്കുറിച്ച്, സ്നേഹം ന്യായപ്രമാണ നിവൃത്തീകരണമാണെന്നുള്ളത് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. സ്തോത്രം. പതിനൊന്നുപോലുള്ള ഭാഗം നമുക്ക് ചിന്തിക്കാം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, സൈനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. സ്തോത്രം. അടുത്ത ഭാഗം, ഇത് ചെയ്യേണ്ടത് മേളി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ മറക്കല്ലേ. 12-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളുടെ പ്രായോഗിക തലത്തിലുള്ള വിശദീകരണമാണ് തുടങ്ങുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച നിങ്ങളുടെ പ്രബോധനങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൈവവേദന യാഗമായിട്ട് അവനെ ഏൽപ്പിച്ചു കൊടുത്താൽ, യാഗമായി സമർപ്പിച്ചപ്പോൾ യാഗമായി ജീവിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിന്റെ വിശേഷതകളാണ്, അവൻ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ചിന്തിച്ചു വരുന്നത്. ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമിനെ തിരിച്ചറിയേണ്ടവർ മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരം പ്രാപിച്ച ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് സ്വർണം തുടർച്ചയായിട്ട് ചിന്തിച്ചു വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് ഏതൊക്കെയാ? ഈ മേളി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. 3 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, 13-ാം അധ്യായത്തിലും പറഞ്ഞ കാര്യം, സ്നേഹം നിവർത്തിക്കുന്ന കാര്യം, സ്നേഹം എന്ന കടം അത് കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും തീരാത്ത കടമായി സ്നേഹത്തെ നമ്മൾ കാണണം. മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരിക്കലും തീരാത്ത കടമാണ് സ്നേഹം. അത് എത്ര കൊടുത്താലും തീരൊരു കാര്യം. കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. മനസ്സിലാക്കണേ, കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ, കർത്താവ് ജീവൻ തന്ന് സ്നേഹിച്ചെങ്കിൽ, അവസാനത്തുള്ള രക്തവും തന്ന് സ്നേഹിച്ചെങ്കിൽ, അത്രമാത്രം നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ നമ്മൾ തയ്യാറായിരിക്കും. സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ ജീവനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു എന്നാ യോഹനനെ പ്രസംഗം. അത്രമാത്രമുള്ള സ്നേഹമാണ് ദൈവം നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നും അവസാന ശ്വാസം വരെ സ്നേഹം എന്ന കടം കൊടുത്തുകൊണ്ടിരിക്കുക, ഒരിക്കലും പേപ്പ് ചെയ്തിട്ടില്ല. മനസ്സിലാകുന്ന വിശ്വസിക്കട്ടെ. നമ്മൾ ദൈവത്തിന് കടക്കാരാ, ബോണ്ടഡ് സെർവൻസ് പോലെ. ഈ വടക്കേന്ത്യയിലൊക്കെ ബോണ്ടഡ് സെർവൻസ് ഉണ്ട്. ബോണ്ടഡ് സെർവൻസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ദാതാമാര്, ഉത്ഭവങ്ങളിലൊക്കെ വലിയ ദാതാമാർ, അവർക്ക് വലിയ വിശാലമായ വയലുകളൊക്കെ ഉണ്ട്. വിശാലമായ വയലുകളിൽ ഓരോ വലിയ ലയങ്ങൾ പോലെ കുടിലുകൾ കെട്ടി പാവങ്ങൾ, പണിത്തൊഴിലാളികൾ താമസിക്കുക. അവര് ഇവരെ അടിമകളെ പോലെയാ പണിയുന്നത്, അടിമകളെ പോലെ പണിയുക. ഓരോ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോ ഇവർക്ക് കൊടുക്കും, കടം കൊടുക്കും. കടം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പലിശ കൊടുത്തോണ്ടിരിക്കുക. പിന്നെ പണിത് പലിശ കൊടുത്തോണ്ടിരിക്കുന്നത്, പിന്നെ ഭക്ഷണത്തിന് കിട്ടുന്നത്, പിന്നെ അവൻ കടം കൊടുത്തോണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഒരിക്കലും ഇതിനകത്തുനിന്ന് മോചനം പ്രാപിക്കാൻ കഴിയില്ല. ഒരിക്കലും മോചനം പ്രാപിക്കാൻ കഴിയാത്തതുപോലെ അടിമകളായി ജീവിക്കുന്ന ഒരു വല്ലാത്ത സ്ഥിതിയാണ്. ഒരിക്കലും മോചനം കൊടുത്തോണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ട് വിശ്വസിക്കട്ടെ. അതല്ലേ ഒരാള് പ്രസിദ്ധനായ ഒരു ചിന്തകൻ പറഞ്ഞത്, വി കെ കൃഷ്ണൻ കൃഷ്ണമേനോൻ, കറക്റ്റ്, വി കെ കൃഷ്ണമേനോൻ അല്ലേ പറഞ്ഞത്, ഇന്ത്യൻ കർഷകൻ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു, കടം പിൻഗാമികൾക്ക് വിച്ഛേദിച്ചു പോകുന്നു എന്ന ഇന്ത്യൻ കർഷകനെ കുറിച്ച് പറഞ്ഞു. വാസ്തവത്തിൽ ഒരർത്ഥമാണ്. നമ്മൾ അതുപോലെ സ്നേഹമെന്ന കടക്കാരായി ജീവിക്കുന്നു, സ്നേഹമെന്ന കടം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ അങ്ങനെയൊക്കെ ആണോ? സ്നേഹമെന്ന കടം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ വന്നാലും ആ സ്നേഹം എന്ന കടം അടുത്ത തലമുറയിലേക്കും ആ ബോധം, ഏതാ സ്നേഹത്തിന് കടക്കാരാണെന്നുള്ള ബോധം കൈമാറിയിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ. മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. ഇന്നലെ ഞാൻ അല്പം വിശദീകരിച്ചല്ലോ. ഇനി 14-ാം വാക്യത്തിലേക്ക് നമുക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവര്, അവിടെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമുക്കുള്ള പ്രതികരണം എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാൻ കഴിയുന്നത്. കാലത്തിന്റെ പ്രത്യേകതയും ഈ കാലഘട്ടത്തിലുള്ള നമ്മളുടെ ദൈവത്തോടും മനുഷ്യരോടും നമ്മളെ കടപ്പാടും എന്നുള്ളതാണ് ഈ ഭാഗത്തെ ചിന്താ വിഷയം. ഇത് ചെയ്യണം, മേളി പറഞ്ഞത് സ്നേഹം എന്ന കടം കൊടുത്തുകൊണ്ടേ ജീവിക്കുന്നത്. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. സമയത്തിന്റെ വിശേഷത്തെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. ലോകം ചോദിക്കുക, കാലം എവിടെയായി, ലോകം എങ്ങോട്ടേക്കാ, കാലം എത്തറ്റമായി, ലോകം ചോദിക്കുക. ലോകത്തിലൊന്നും തൃപ്തികരമായ ഉത്തരം പറയുവാൻ കഴിയുന്നില്ല. സുനാമി അടിക്കും ഫ്ലോറിഡയിൽ എല്ലാ വർഷവും, അതൊരു ഒരു ഫിനോമിനൻ ആയിട്ട് വന്നു. നമ്മൾ ഇന്നും പത്രത്തിൽ വായിച്ചത് തൗസൻഡ്സ് മേ ഹാവ് ഡൈഡ് ഇൻ ദ ഹറിക്കെയിൻ എന്നാണ് മേയർ പറഞ്ഞെന്ന് വായിച്ചു. പ്രകൃതി ക്ഷോഭിച്ചുകൊണ്ടിരിക്കുക, ഗ്ലോബൽ വാർമിംഗ്, സമുദ്രജലത്തിന്റെ ടെമ്പറേച്ചർ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓർത്തു നോക്കി, സമുദ്രജലം ഈ ലോകത്തിൽ കൂടുതൽ അഞ്ചിൽ നാലും സമുദ്രമാണ്. ഇത്രയും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഒന്ന് കൂടണമെങ്കിൽ എത്ര അധികം ചൂട് ഇങ്ങോട്ടുണ്ടായെങ്കിലേ ഒക്കുള്ളൂ. മനസ്സിലായോ? ആ 0 പോയിന്റിൽ നിന്ന് 1 ഡിഗ്രി ഒന്ന് കൂടണമെങ്കിൽ എന്തുമാത്രം ചൂട് ജനറേറ്റ് ചെയ്താൽ ഈ വലിയ സമുദ്രത്തിന്റെ അത്രയും വലിപ്പത്തിലുള്ള ഒരു പാത്രത്തിൽ, മനസ്സിലാവുന്നുണ്ടല്ലോ, നിറച്ച് വെള്ളം വെച്ച് ഇത്രയും ആഴത്തിൽ വലിപ്പത്തിലുള്ള ഒരു പാത്രത്തിൽ വെള്ളം വെച്ചേച്ച് ഒരു വനത്തിലെ മുഴുവൻ വിറവും വെട്ടി അതിനെ ഗീകരിട്ട് തീ എരിച്ചാലും എത്ര നേരം എരിച്ചാലും ആ വെള്ളം 1 ഡിഗ്രി ചൂടാവും. പക്ഷെ ഇത് ചൂടായി ചൂടായി അതിനകത്തെ ഐസ് കട്ടയെല്ലാം ഉരുകി, പോളാർ ഐസ് ഉരുകി ഇറങ്ങുക. അപ്പൊ എന്തുമാത്രം ചൂട് വർദ്ധിച്ചു നോക്കാം. ആ തീഷ്ണത്താൽ മനുഷ്യൻ ദഹിച്ചു പോയി എന്ന് വെളിപ്പാട് ദിവസത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ചിന്തയില്ലാത്തവരെ പോലെ ഇങ്ങനെ ജീവിക്കുക. പക്ഷെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതെങ്ങോട്ട് പോവാ, ഇത് പൊട്ടിപ്പിളർന്ന് ഭൂമി പൊട്ടിപ്പിളർന്ന് ആടി കുലുങ്ങിയിരിക്കുക. അതൊരു മണ്ഡലത്തിൽ. മറ്റൊരു മണ്ഡലത്തിൽ എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ, മറ്റൊരു മണ്ഡലത്തിൽ. വേറെ സാമൂഹ്യ പശ്ചാത്തലത്തിലാണെങ്കിൽ തീവ്രവാദികൾ, രാഷ്ട്രീയ പശ്ചാത്തലം തീവ്രവാദികൾ ആരാരാന്ന് വിശ്വസിക്കാൻ മേ. മുമ്പാണെങ്കിൽ ഭാഗമല്ലോ വണ്ടിയിലും കാണാൻ വെച്ച് മറന്നാൽ തീർച്ചയായിട്ടും ഇപ്പം 2 ദിവസം ഇരുന്നാലും ആരും തൊടുകയാൽ എന്തെങ്കിലും എടുത്തു കൊടുത്തേക്കും പോലീസ്. പോലീസിന് തന്നെ അത് തുറക്കാൻ തേടാ. ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആരെയും വിശ്വസിക്കാൻ മേല. നമ്മൾ വായിച്ചില്ലേ ലണ്ടനില് ആളുകളെ കാണുമ്പം ഒരു 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 സ്ത്രീ പറഞ്ഞതായിട്ട്, ഞാന് ബസ്സെ കയറുമ്പം പിള്ളേർ തേടിച്ച് എന്നെ ഉപയോഗിക്കുക, ബോംബ് ഇൻ യുവർ ബാഗ് എന്ന് ചോദിച്ചു. ആ സ്ഥിതിയിലായി അവിടെ അങ്ങനെ. പിന്നെ ഏത് നിലയില്ല കറൻസി നോട്ടൊക്കെ തീരാൻ പോവാ. എനിക്ക് കറൻസിക്കൊന്നും അധികം കാര്യമൊന്നുമില്ല, എല്ലാം തീരാൻ പോവാ. കാര്യം പ്രിന്റിങ് ഈസ് സോ കോമൺ. പ്രിന്റിങ് ഒരു വിഷമമില്ല. ഓരോ പണ്ട് പ്രിന്റിങ് പ്രസ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ സാധനം, ഇപ്പം വളരെ ഈസിയാ, വളരെ ലളിതം. നമ്മുടെ ബെഡ്റൂമിനകത്ത് വെച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതുപോലെയായി മക്കളെ എല്ലാം. മാത്രമല്ല, ഇനിയിപ്പോ രാവിലെ പറഞ്ഞപ്പോ ഇവിടെ ഇനി കോടതിക്ക് ഇടപെടാനൊക്കെ ആരുടെ ശബ്ദവും കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഞാന് എന്തെങ്കിലും ഒരു ഉപദേശ വ്യത്യാസം പറഞ്ഞതായിട്ടോ യേശുക്രിസ്തു ദൈവത്വത്തെ നിഷേധിക്കുന്നതായിട്ടോ ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് വേണമെങ്കിലും ചെയ്യാം. കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യിച്ച് പ്രസിദ്ധപ്പെടുത്താം. അപ്പൊ പിന്നെ കോടതി എന്തുവാ പറഞ്ഞാലും തെളിവായിട്ട് എടുക്കാൻ ഒക്കെ. ഇപ്പം ഫോട്ടോ കാണിച്ചാൽ കോടതി തെളിവായിട്ട് എടുക്കത്തില്ല. കാര്യം മോർഫ് ചെയ്യാം. മോർഫിങ് അതുപോലെയായി. പിന്നെ ശബ്ദവും ഒക്കെ പിന്നെ എന്നതാ കോടതി തെളിവായി എടുക്കാനുള്ളത്? പ്ലാസ്റ്റിക് സർജറി വന്നതുകൊണ്ട് വെള്ളടയാളം കൊടുക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞേക്കുന്നു. മനസ്സിലായില്ലേ? വെള്ളടയാളം കൊടുക്കാനൊക്കെ പിന്നെ ഇനി എന്നതാ? ലോകം എങ്ങോട്ടേക്കാ? ഇവിടെ ഇതിനൊന്നും ആരും ഉത്തരവാദി ആരും ഇല്ലേ? ദൈവം എന്ന് പറഞ്ഞ ഒരുത്തന് ഇല്ലേ? എന്നോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, ഞങ്ങൾ പരസ്യം കഴിഞ്ഞപ്പോ, എടാ നിങ്ങൾ പറഞ്ഞ് ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് വലിയ വെള്ളം വരുന്നുള്ളൂ ഇവിടെ, മൂപ്പടി ഇവിടെ ഇല്ലയോ? ഇത് വളരെ പരിഹസിച്ചു പറഞ്ഞു ചോദിച്ചു. ദൈവം ഇല്ലേ? ദൈവം ഈ ഭൂമിയെ തള്ളി വിട്ടേക്കാണോ? അറിയാമല്ലോ, ചില പിള്ളേരെ വഴച്ചു വരുമ്പോ അടിച്ചും നിയന്ത്രിച്ചും ഒക്കെ കുറെ നോക്കും. ഊർക്കം ഒരു കരിയില്ല, അവനും 10 22 വയസ്സായി, അടിക്കാൻ ചെന്നാ അവൻ തിരിച്ചടിക്കുന്ന അല്ലേ? അപ്പൊ ഒരു മാമും പോട്ടെ തള്ളിവിടും. തള്ളിവിട്ടെന്ന് പറഞ്ഞാൽ ദൈവം അങ്ങ് തള്ളിവിട്ടതാണോ? ഇങ്ങനെ ചോദിക്കുന്ന കാലം. ലോകം എവിടെയായി? ഇല്ല സഹോദരങ്ങളെ, ഇല്ല. ദൈവത്തിന് ലോകത്തോടൊരു വ്യവഹാരമുണ്ട്, ഒരു വ്യവഹാരം. There is a case pending between God and man in God's court. അല്ലേ? ദൈവത്തിന് ഒരു വ്യവഹാരം, ഒരു 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 കേസുണ്ട് ഇവിടെ. വ്യവഹാരം എന്ന് പറഞ്ഞ വാക്ക് അത് തന്നെയല്ലേ? കോടതി കേസ്. തെളിവുകൾ മുഴുവൻ നമുക്കെതിരാ. മാത്രമല്ല, അടുത്ത വിധി എന്താ അറിയാമോ? ജഡ്ജിക്കെതിരെയാണ് നടപടി എടുത്തേക്കുന്നത്. ജഡ്ജിക്കെതിരെയാണ് അവിടെ കുറ്റം ചെയ്തേക്കുന്നത്. അങ്ങനെ ഓർത്തു നോക്കി, ജഡ്ജിക്കെതിരെ കുറ്റം ചെയ്തവൻ. പക്ഷെ ജഡ്ജി തന്റെ കരുണയിൽ ഒരു സമയം കൂടെ ശേഷിപ്പിച്ചിരിക്കും. കാലം എവിടെയായി? ലോകം എങ്ങോട്ടേക്കാണ്? സ്തോത്രം. ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം, ഹല്ലേലൂയ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നൊരു വന്നാടി വന്നിരിക്കുന്ന നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ കാലത്തിന്റെ പ്രത്യേകത നാം മനസ്സിലാക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെയും, സമയത്തിന്റെ വിശേഷത്തെക്കുറിച്ചുള്ള അറിവ് മുകളിൽ കൊടുത്ത പ്രബോധനങ്ങൾ അനുസരിക്കാൻ നമുക്ക് പ്രചോദനമാകണമെന്നാണ് പൗലോസ് ശ്ലീഹ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ നാഴിക എന്ന് താഴോട്ട് വരുമ്പോൾ നാഴിക എന്നൊക്കെയുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഉണരുവാൻ നാഴിക. എന്താ ഈ നാഴിക എന്ന് പറഞ്ഞാൽ? അതിന് മൂലകൾ ഉപയോഗിച്ചിരിക്കുന്ന പദം കൈറോസ് എന്നാണ്. കൈറോസ്, കൈറോസ് എന്ന വാക്കിന്റെ അർത്ഥം വർത്തമാനകാലമെന്ന, തക്ക സമയമെന്നോ വർത്തമാനകാലമെന്നോ ഒക്കെയാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഉപയോഗിക്കാവുന്ന സുവർണാവസരം എന്നാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. വർത്തമാനകാലം. പിന്നെ പൂർണ്ണകാലം കഴിഞ്ഞുപോയി, പൂർണ്ണകാലം നമുക്കിനി ഇല്ല. ഇനി ഇന്നലെ എന്തെങ്കിലും ചെയ്യാൻ ഒക്കൂ? ഒക്കുകയല്ല, അത് പോയി. പൂർണ്ണകാലം കഴിഞ്ഞുപോയി, ഭാവി നമ്മുടെ കയ്യിലില്ല. നമുക്ക് ആകെ ഉള്ളത് ഏതാ? വർത്തമാനം. ഈ വർത്തമാനകാലം തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇതുവരെ നിൽക്കുകയാണോ? അത് ഓടിക്കൊണ്ടിരിക്കുക, ഓടിക്കൊണ്ടിരിക്കുക. നാഴിക മാത്രം നമുക്ക് എപ്പോഴാ, എന്താ ഉണ്ട് നമുക്ക്? നാഴിക. നമ്മുടെ ഒക്കെ വിചാരം വർഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ആ പ്രധാനമെന്നാണ് നമ്മുടെ വിചാരം. നമ്മൾ അതിനെയൊക്കെ പരിഗണിക്കാം. ബർത്ത്ഡേ വരുമ്പോൾ ദൈവം ഒരു വർഷം കഴിഞ്ഞല്ലോ, സന്ധ്യ ആകുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞല്ലോ, മാസം കഴിയുമ്പോൾ ദൈവം ഒരു മാസം കഴിഞ്ഞല്ലോ. നമ്മൾ അതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ദിവസങ്ങൾക്ക്, ആഴ്ചകൾക്ക്, മാസങ്ങൾക്ക്, വർഷങ്ങൾക്കൊക്കെ ആ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല പ്രധാനം. ഏറ്റവും പ്രധാനം നാഴികകളാണ്. സെക്കൻഡ്, മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് ആ പ്രധാനം. ഒരു സെക്കൻഡ് നമ്മളെടുത്ത തീരുമാനമാണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് അല്ലെ? ഓരോ സെക്കൻഡുമാണ് പ്രധാനം. ഒരു സെക്കൻഡിന് കേരളത്തിനസ് ഒരു ആക്സിഡന്റ് ആയി, ട്രിപ്പിൾഡ് ആയി. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് ആ പ്രധാനം. മനസ്സിലാവുന്നുണ്ട് വിശ്വസിക്കുന്നത്? വലിയ ദീർഘമായ സമയമല്ല പ്രധാനം, സെക്കൻഡ് ആ പ്രധാനം. അതാണ് നാഴിക. ക്രോണോസ്, ക്രോണോസ് എന്നാണ് അൺഎൻഡിങ് ടൈമിനെ കുറിച്ച് ഗ്രീക്ക് പറയുന്ന വാക്ക്. ക്രോണോസ് അല്ല, കൈറോസ് എന്ന പദമാണ്. സ്തോത്രം. നാഴിക വന്നിരിക്കുക. ഓരോ നാഴിക നമുക്ക് പ്രധാനമാണ്. എന്താ ഈ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്? സ്തോത്രം. പ്രിയപ്പെട്ടവര്, അത് ദൈവവചനത്തിൽ ഉയിർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ മടങ്ങി വരവിങ്കലെ ഉയിർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഉറക്കത്തിൽ നിന്നുള്ള ഉണർച്ച എന്ന് നമുക്ക് പറയാം. ഉറക്കത്തിൽ നിന്നുള്ള ഉണർച്ച, മരണം, ഉറക്കം എന്ന അർത്ഥത്തിൽ മരണത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ നമുക്ക് ഉപയോഗിക്കും, നമ്മൾ കാണുന്നുണ്ടല്ലോ മരണത്തെ. കർത്താവ് യേശു ക്രിസ്തു ലാസറിന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ലാസർ നിദ്ര കൊള്ളുന്നു, ഞങ്ങളവനെ ഉണർത്താൻ, ഞാനവനെ ഉണർത്താൻ പോകുന്നു. അപ്പോൾ ഉറക്കം എന്ന നിലയിലാണ് മരണത്തെ കർത്താവ് പറഞ്ഞത്. പൗലോസ് ശ്ലീഹായും പറഞ്ഞല്ലോ, കൊരിന്ത്യർക്ക് 4:15 പറയുന്നു, കർത്താവിന്റെ വരവ് വരെ
നിദ്ര കൊണ്ടവർക്ക് മുമ്പ് ആകയില്ല. പിന്നെ നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, നിദ്ര കൊള്ളുകയില്ല, നമ്മൾ ആരും ഉറങ്ങുകയില്ല. ഭക്തനെ സംബന്ധിച്ചിടത്തോളം മരണമല്ല, ഒരുറക്കമാണ്. അപ്പൊ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ഉണർച്ച എന്ന് പറയുന്നത് ഉയിർത്തെഴുന്നേൽപ്പ്. നമ്മുടെ ഉയിർത്തെഴുന്നേൽപ്പിനുള്ള സമയം വന്നിരിക്കുന്നു, അതുള്ള നാഴിക വന്നിരിക്കുന്നു. സ്തോത്രം. സമയമായി, ഓരോ നാഴിക എണ്ണിക്കൊണ്ടിരിക്കുക, കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക. ചർച്ച് കൗണ്ട് ഡൗൺ പീരീഡിലാണ്, ലോകം ഒരു കൗണ്ട് ഡൗൺ പീരീഡിലാണ്. സ്തോത്രം. 10, 9, 8 ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക. വി ആർ ഓൺ എ കൗണ്ട് ഡൗൺ പീരീഡ്. സ്തോത്രം. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നമുക്ക് സമയം അറിയണം. സ്തോത്രം. ഇവിടെ ഒരു ഈ റോമാലേഖനം 3:26 വാക്യത്തിൽ ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ പൗലോസ് ചെയ്യാം. ഈ കാലത്ത്, അവിടെ ഈ കാലത്ത് എന്നുള്ളതിന് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കൃപായുഗം എന്നാണെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഓർക്കുന്നുണ്ട്. ഇതൊരു കൃപയുടെ കാലമാണ്. ഈ കാലഘട്ടം ഏതാണ് നമ്മൾ അറിയണം. എന്താണ് ഇത്? കൃപാകാലമാണ്. ആ സമയത്ത് നിങ്ങളോട് വിശദീകരിച്ചൊന്നാണ് എന്റെ ഓർമ്മ. സമയം കഴിഞ്ഞും ഔദാര്യത്തിൽ അനുവദിക്കുന്ന ഇടവേളയാണ് ഗ്രേസ് പീരിയഡ്, കൃപയുടെ കാലം. സമയം കഴിഞ്ഞു, പക്ഷെ അധികാരിതന്റെ ഔദാര്യത്തിൽ ഒരു ചെറിയ സമയം അനുവദിക്കുന്നു. ആ അനുവദിക്കുന്ന ചുരുങ്ങിയ ഇടവേളയാണ്. ആ ഗ്രേസ് പീരീഡിലാണ് നമ്മളിപ്പോൾ. എന്ന് പറഞ്ഞാൽ ആരും മറക്കരുത് എന്ന് പറഞ്ഞ ഞാൻ സാധാരണ ഉദാഹരണം പറയാറുണ്ട്. വണ്ടി ഓടിച്ചു വന്നപ്പോ പച്ചലൈറ്റ് ദൂരെ നിന്ന് വരുമ്പോ പച്ചലൈറ്റ് കണ്ടു, അടുത്തു വരാനായത് മഞ്ഞയായി. മഞ്ഞയായാൽ അതിന്റെ അർത്ഥം എന്താ? ഉടൻ ചോപ്പ് പോയി. അപ്പോൾ പച്ചയ്ക്കും ചോപ്പിനും ഇടയിൽ അനുവദിക്കുന്ന ഒരു മഞ്ഞലൈറ്റിന്റെ സമയമായി. ഗ്രേസ് പീരിയഡ്. Yellow light is a time of grace. It's a warning to the motorist. Your time is over. Pachal Ajapada, your time is over. But we allow a grace. Either control your vehicle and come to a halt. Or if you can't do that, clear off. Clear off the point. Take up. Ningal clear it. Wow. Pachal Ajapada. Adhana kriva yuda. Sotra. Pribade namali the marakkerud. ദൈവത്തിൽ നിന്ന് മറ്റൊരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ മറക്കാതിരിക്കാനായിട്ട്, യോശുവയുടെ പുസ്തകം അതിന്റെ 10:12-14 വായിക്കുമ്പോൾ യോശുവ ശത്രുക്കളോട് പ്രതികാരം ചോദിക്കാനായി, ശത്രുക്കളെ കൊന്നൊടുക്കാനായി ഒരു സമയം ദൈവത്തോട് ആവശ്യപ്പെട്ടിട്ട് സൂര്യ നീ അയ്യാനൊല്ലും, ചന്ദ്ര നീ ഇന്നിടത്ത് നിക്ക എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. എടുത്ത് കണ്ട് വായിച്ചു വായിച്ചു ണ്ടോ സൂര്യാനി ഗിബയോനിലും ചന്ദ്രാനി അയ്യാലോൻ താഴെ നിൽക്കുക. വായിച്ചോ കേട്ടോ, സൂര്യൻ നിന്നു ചന്ദ്രനും നിശ്ചലമായി. ഇവിടെ ഒരു അമോര്യര് യാബേശ് നിവാസികൾ, ഗിബയോനിലെ യാബേശ് നിവാസികൾ, അവര് വന്ന് യോശുവയോട് ഉടമ്പടി ചെയ്തു. ഒരിച്ചിരി നയപരമായിട്ട് വന്നാണ് ഉടമ്പടി. അവര് വലിയ വീരന്മാർ, ആ പ്രദേശത്തിലേക്ക് ഏറ്റവും വലിയ വീരന്മാരാണ് യാബേശ് നിവാസികൾ. ഈ വീരന്മാര് ദൈവത്തെ കുറിച്ച് കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകിപ്പോയി. നിങ്ങൾ വിളിച്ചെന്ന ഭാഗം ഒന്ന് വായിക്കും. ഉരുകിപ്പോയിട്ട് അവര് വന്ന് ഒരു ഇച്ചിരി അഭ്യാസം എടുത്ത് വന്ന് പറഞ്ഞു, പറയുക, സീ പ്ലീസ്, ഞങ്ങൾ ദൂരദേശത്ത് വന്ന് ഇന്ന് നിങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിന്റെ കീർത്തി കേട്ട് ഞങ്ങൾ ദൂരദേശത്തുനിന്ന് വരിക, കണ്ടില്ലേ ഞങ്ങൾ ഇറങ്ങിപ്പോരുമ്പോ ഞങ്ങൾ നല്ല തുണിയാ ഓടിച്ചിരുന്നത്, ഇപ്പൊ ഇതെല്ലാം കീറി പറഞ്ഞു, പഴയതെടുത്ത് തുനി ചേർത്തോട് വന്ന, എന്നിട്ട് പൂത്ത അപ്പം കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പോകുന്നപ്പോ നല്ല ഫ്രഷ് അവൻ എടുത്തോണ്ട് പോന്ന, ചൂട് ചൂടോട് എടുത്തോണ്ട് പോന്ന, ഇപ്പൊ ഇതെല്ലാം പൂത്ത് പറിച്ചുപോയി, എന്ത് ദൂരെ നിന്ന് വരിക, ഞാൻ ചെരുപ്പൊക്കെ തേമ്പിപ്പോയി, ഞങ്ങൾ കണ്ടില്ലേ കുളിക്കാതെ ഞങ്ങളെല്ലാം തീർന്നു, ഞങ്ങൾ ദൂരേ നിന്റെ തീർത്ത് നിമിത്തം വരിക എന്ന് പറഞ്ഞു. ഇത് എപ്പി സത്യമാണെന്ന് വിചാരിച്ച് ചെല്ലാ ആ അപ്പൊക്ക് മേടിച്ച് നോക്കിയിരുന്നു നമ്മളവിടെ വായിക്കുന്നത്. ശരി, അയ്യോ പാവങ്ങളെ. ശരി, ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു തൊട്ടടുത്തുള്ള ആളുകൾ തന്നെയാണ് ഇവര് കൈവശമാക്കാൻ വന്ന ദേശത്തെ നിവാസികളാണ് പറഞ്ഞല്ലേ. മനസ്സിലായി കഴിഞ്ഞപ്പം നിങ്ങൾ ശപിക്കപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞു ചോദിച്ചു പറഞ്ഞു. ഏതായാലും ഉടമ്പടി ചെയ്തില്ല, അവരെ തൊട്ടുകൂടാ. ഒരു കാര്യം ചെയ്തു, നിങ്ങൾ വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായി ഇവിടെ ആലയത്തിലെ പുറം പണിക്ക് വേണ്ടി നിങ്ങളെ വെച്ചിരിക്കുന്നു. അങ്ങനെ അവരെ ഉടമ്പടി ചെയ്തു. ഇവർ ഉടമ്പടി എടുത്തു എന്ന് ബാക്കി രാജാക്കന്മാർ കേട്ടപ്പോൾ, അമൂര്യ രാജാക്കന്മാർ കേട്ടപ്പോൾ, അഞ്ച് രാജാക്കന്മാർ ഒരുമിച്ചുകൂടി ഈ ഗിബിയോന്യരെ ആക്രമിച്ചു. ഗിബിയോന്യരെ ആക്രമിക്കുമ്പോൾ ഗിബിയോന്യര് വേഗം ആളെ ചോദിച്ചോട് ഞങ്ങളെ സഹായിക്കണം പ്ലീസ്, ഞങ്ങൾ ഇത് ആക്രമിക്കുന്നു. അഞ്ച് രാജാക്കന്മാർ ഒരുമിച്ച് കൂട്ടി ഇവരെ തകർക്കാൻ വന്നിരിക്കുക. വിവരം പറഞ്ഞപ്പോൾ യോശുവ ജനവുമായി ചെന്നു ഈ അഞ്ച് രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തി, കീഴ്പ്പെടുത്തി അവരെ ഉന്മൂലനാശം ചെയ്യുക. അവരെ ഉന്മൂലനാശം ചെയ്യുമ്പോൾ കൊന്നു തീരുന്നതിന് മുമ്പ് മനസ്സിലായില്ലേ, സൂര്യൻ അസ്തമിക്കാൻ പറഞ്ഞു. സൂര്യൻ അസ്തമിക്കാൻ പറയുമ്പോ ഇതേ ഒരു കാര്യം, സൂര്യ നീ ജിബിയോണിലും ചന്ദ്ര നീ അയ്യാനോൻ താഴെ നിൽക്കാൻ പറഞ്ഞു. അവിടെ ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളെ സത്യപ്പെടുത്താം. ആദ്യം യോശുവ എന്തുവാ ചെയ്തത്? യഹോവയോട് സംസാരിച്ചു അല്ലേ? ആദ്യം ആരോട് സംസാരിച്ചു? യഹോവയോട് സംസാരിച്ചാ പറഞ്ഞത് സ്തോത്രം. അപ്പൊ ദൈവം അവനോട് പറഞ്ഞു ചെയ്തോളാം പറഞ്ഞു. മനസ്സിലായില്ലേ? കൽപ്പന കൊടുത്തു. പ്രിയപ്പെട്ട നമ്മളും നമ്മുടെ വിചാരം നമ്മൾ എന്തെങ്കിലും പറയുന്നത് കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ സാധിക്കുമെന്നാ. ഉപ്പു പിശാചി എന്നൊക്കെ പറഞ്ഞ് നാട്ടി വിടുമ്പോ നമ്മൾ പറയുമ്പോ നമ്മളിൽ ഏതാണ്ട് ഒരു വെർച്യൂ ഇരിക്കണ മാതിരിയാ. ആദ്യം എന്ത് ചെയ്യണം? യഹോവയോട് സംസാരിക്കണം. ദൈവത്തോട് സംസാരിച്ച് ദൈവം തന്നെ അതിനെ അനുവദിക്കുകയാണെങ്കിൽ പറയാ. സംസാരിച്ചു, ദൈവം പറഞ്ഞതനുസരിച്ച് അവിടെ നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ ഓർത്തു വെച്ചേ, ജനമപ്പോ ശത്രുക്കളോട് പ്രതികാരം എടുക്കുന്ന സമയം സൂര്യൻ ആക്രമിക്കാതെ നിൽക്കുക. മനസ്സിലായല്ലോ? ദി സസ്പെൻഡഡ് പീരിയഡ് ഇൻ ദി എവർ മൂവിംഗ് ടൈം, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും നിൽക്കാതെ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിൽ ഒരു ചെറിയൊരു ഇടവേള. മനസ്സിലാവുന്നുണ്ടോ? ഈ സൗരയൂഥം മുഴുവൻ അതിഭയങ്കരമായ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. ഈ ഭൂമി 365 ദിവസം കൊണ്ട് ഒരു കറക്കം കറങ്ങി, സോറി, സൂര്യനെ ഒന്ന് ചുറ്റി വരും. 26 മണിക്കൂർ ഒരു കറക്കം കറങ്ങി. എന്നാ സ്പീഡാ മതി, ഇവിടെ ഒരു സൂപ്പർ സോണിക് ജെറ്റിനും ആ സ്പീഡില്ല, ഒരു സൂപ്പർ സോണിക് ജെറ്റിനും ആ സ്പീഡില്ല. അതിഭയങ്കരമായ വേഗം സ്വയം കറങ്ങി, സൂര്യനെ ചുറ്റി കറങ്ങി. ഈ വേഗം ഇതെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ ആ ബാലൻസ് ഇങ്ങനെ നിൽക്കുന്നത്. സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാ ബാലൻസ് ഇതുപോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ആ കറക്കത്തിന്റെ നടുക്ക് ദൈവം പറഞ്ഞ അവിടെ നിൽക്കാൻ. എന്തിനാണെന്നറിയാമോ? സ്തോത്രം. യോശുവ തന്റെ ശത്രുക്കളോട് പ്രതികാരം. പുറജാതികളിൽ നിന്ന് ഒരു കൂട്ടം, മനസ്സിലായേ, ഇസ്രായേലിനോട് ഉടമ്പടി ചെയ്ത് വന്നവർ ദൈവത്തിന്റെ ജനമായി സ്വീകരിക്കപ്പെട്ട് അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ വെച്ച ഒരു സമയം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പുറജാതികളിൽ നിന്ന് സ്തോത്രം ഉടമ്പടി ചെയ്ത് വന്നവർ ദൈവത്തിന് ജനമായി, സ്തോത്രം, അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവം അനുവദിച്ച ഒരു ചെറിയ ഒരു സമയമാണ്. ഇതുപോലെ ഇസ്രായേൽ പൗരതയോട് ഒരു സംബന്ധവുമില്ലാതെ വാഗ്ദത്തിന് നിയമക്കന്യരായി ലോകത്തിൽ ദൈവമില്ലാത്തവരായി കഴിഞ്ഞിരുന്ന നമ്മള്, സ്തോത്രം, അതിൽ നിന്ന് അവരുടെ കൂടെ നിന്നവരാ ഈ അമ്മൂര്യ രാജാക്കന്മാരുടെ കൂടെ നിന്നവരായി വരെ, അവരിൽ നിന്ന് വേർപെട്ട് വന്നവരായി വരെ ഗിബിയോന്യർ, സ്തോത്രം, ിവാസികൾ അവര് വന്ന് ഉടമ്പടിയെടുത്ത്, സ്തോത്രം, ദൈവം അവരെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്ന അതുപോലെ നമ്മളും, ഹല്ലേലൂയ, സ്തോത്രം, ദൈവമക്കളായി ചേരാൻ നമുക്ക് വേണ്ടി ദൈവം ഒരു ചെറിയൊരു ഇടവേള, സ്തോത്രം, സൂര്യൻ അസ്തമിക്കാതെ നിൽക്കുന്ന അതുപോലെ ഇതാണ് കൃപയുടെ കാലം. മനസ്സിലാവുന്നു വിശ്വസിക്കണ്ടേ? അപ്പൊ അവരോട് ചോദിച്ചാ, വാച്ച് നോക്കിയിട്ട് രാത്രി 8 മണിയായി, പക്ഷെ സൂര്യൻ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. മനസ്സിലായോ? ഇങ്ങനത്തെ ആ സമയത്ത് വരെ പറയാം, നേരം പുലർ സൂര്യൻ ഉദിച്ചിട്ട് രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ 15 മണിക്കൂറായി, 12 ആയപ്പോഴേ അസ്തമിക്കേണ്ടതാ. അപ്പൊ കണക്കനുസരിച്ച് ഇപ്പോൾ രാത്രി 9 മണിയായി, പക്ഷെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല, അതാ അവിടെ നിൽക്കുന്നു. മനസ്സിലായി? ശ്രദ്ധിക്കട്ടെ, അതാ അതാണ് കണ്ടോ, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, രാത്രിയും പോലും കൂടെ കൂടിച്ചേർന്ന ഒരു സമയമായി. മനസ്സിലായില്ലേ? നാം രാത്രി കഴിയാറായെങ്കിലും, സമയത്തിൽ രാത്രിയായെങ്കിലും, അനുഭവത്തിൽ പകലായിരിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. സമയം കാലം നോക്കിയാൽ സ്തോത്രം, ഇത് രാത്രിയ, ഈ ലോകത്തിന് രാത്രിയ. പക്ഷെ നമ്മള് ഈ രാത്രിയുടെ ഈ സമയത്ത് വെളിച്ചത്തിന്റെ മക്കളായി, വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ച് ഇവിടെ ജീവിക്കുക. ഞാൻ പറയുന്ന ആശയങ്ങൾ കിട്ടുന്നത് കിട്ടും. ഇതൊരു പ്രത്യേക സമയമാണ് സ്തോത്രം. ഈ ചർച്ചകളോട് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക ഇത്ര തിരക്ക, ഓ നിമിഷങ്ങൾ ഓർത്തോക്കേ, ക്വിക്ക്, അതിവേഗം എരിഞ്ഞ് താണോണ്ട് മുങ്ങി താണോണ്ടിരിക്കുന്ന, തീ പിടിച്ച് മുങ്ങി താണോണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ നിന്ന് ജനത്തെ, ആളുകളെ എന്തുകൊണ്ടിരിക്കുക, രക്ഷിച്ചോണ്ടിരിക്കുക, ആളുകളെ രക്ഷിച്ചോണ്ടിരിക്കുക. അത്ര തിരക്കിന്റെ സമയം, ആ തിരക്കിന്റെ സമയത്തിനിടയിൽ നമ്മൾ വർക്കി അങ്ങോട്ട് മാറി, ആ ആ കപ്പലിന്റെ ഡെക്കിൽ നല്ല പാർട്ടി നടത്താനുള്ള സ്ഥലമുണ്ട്, കണ്ടില്ലേ, എന്തും മനോഹരമായ പാർട്ടി ഹോള, നമുക്കിവിടെ ഒരു പാർട്ടി നടത്താമെന്നും പറഞ്ഞ് മുങ്ങി താണോണ്ടിരിക്കുന്ന കപ്പലിൽ പാർട്ടി നടത്താൻ കൂടുന്നവരുടെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും ഇവിടെ എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഡിഡ് യു ഗെറ്റ് മീ? തിരക്കോടുകൂടി കർത്താവിന്റെ വേല ചെയ്യുകയും നിശ്ചയിക്കേണ്ടി ഒരുങ്ങുകയും ചെയ്തോ. ഇതാ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞല്ലോ, പ്രവചനം എന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പം 15 കൊല്ലം കഴിയുമ്പോൾ നടക്കാനുള്ള കാര്യമായി ഇപ്പൊ പരിശുദ്ധാത്മ പറയുന്നു. ഈ ഈ കാലം ഏതാണെന്നുള്ളതിന് അല്പം വെളിവുള്ള ഒരു പുറകെ പോവും. പക്ഷെ ഞാൻ ഇതൊക്കെ പറയുമ്പോഴും നാളെ നിങ്ങൾ ഇതിന്റെ പുറകെ പോകും, എനിക്കറിയാം. പക്ഷെ ഞാൻ പറയാനുള്ള നിങ്ങൾ പറഞ്ഞു എന്നുള്ള ദൈവത്തിനുള്ള പ്രാഗൽഭ്യത്തിന് വേണ്ടി ഞാൻ പറയും. ഇപ്പൊ തന്നെ വീട്ടിലെങ്ങാണ്ട് ആരെങ്കിലും പ്രാർത്ഥിച്ച ചാന്നോ വന്നതെന്ന് പോലും എനിക്കറിയാം. നമുക്ക് അവിടെ ക്ലാസ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇച്ചിരി ഇരുന്ന് പറ പ്രാർത്ഥിച്ച ഒരാലോചന എന്ന് പറഞ്ഞ് ചരിക്കുമ്പോൾ അവരോട് പറയണം, ദൈവശുഷന്മാരല്ലേ, ദൈവവചനത്തിൽ ഞങ്ങളോട് പറഞ്ഞതാ, ഞങ്ങളുടെ ആത്മീയർത്തനമില്ലുകൊണ്ട് പറഞ്ഞതാന്ന് പറയണം. നിങ്ങളെന്തിനാ അവരെ കൂടി ഈ അരുതാ ഇഷ്ടയിൽ അവർ അവർ പോകാൻ പാടില്ലാത്ത വഴിയിലേക്ക് അവരെ പറഞ്ഞു വിടുന്നുണ്ട്? ജനമാ കൂടുതൽ ഇവരെ വഷളാക്കുന്നത്. ഒരിക്കലും ദൈവദാസനോട് ഞാൻ ഇച്ചിരി എന്ത് പറയാ, എന്തായി കാണിക്കുന്നൊക്കെ ചോദിച്ചു, സംസാരിച്ചു അതേ കൂടി എന്ന് പറയാനാ ദൈവദാസനെ. ദൈവം പ്രത്യേകിച്ച് ഒന്നും വെളിപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞാൽ ഇവർ നിർത്തുകയല്ല, എന്നാ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കെ പറഞ്ഞു. പിന്നെ ഒരു മണിക്കൂറൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോ ആ എന്തേലും നാല് വാക്യം അങ്ങ് ചേർത്ത് പറഞ്ഞേച്ചാ മതി. മനസ്സിലായോ? അപ്പൊ പിന്നെ അതങ്ങനെ ആയി. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ഹൃദയത്തിലും നൊമ്പരത്തോടാ ഇത് പറയുന്നത്. എന്റെ കൂട്ടു സഹോദരന്മാരെ ഞാൻ ആദരിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവര് അനാത്മികവും ലൗകികമായ വഴിയിലേക്ക് സഭയെ സ്വാധീനിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് കാരണക്കാര് ദൈവമക്കളും കൂടാ. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ഞാൻ ഇവിടെ ഇപ്രാവശ്യം വന്നതിന് ശേഷം പറഞ്ഞു, പിന്നെ മോനെ കൊണ്ടുവന്ന ഒരു പ്രത്യേക കോളേജ്, ഞാൻ പറഞ്ഞു യു എന്തിനാ ആ കോളേജ് കൊണ്ടുവന്നത്, അത് ഉച്ച നൊട്ടോറിയസ് കോളേജ്. അത് ആലോചന ഉണ്ടായിരുന്നു, മൂന്ന് പേര് ഇവിടെ ആലോചന പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കൊണ്ട് അവിടെ ആക്കിയത്. അപ്പൊ കോളേജിന്റെ മേന്മയല്ല, അവന് ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ല, മനസ്സിലാവുന്നുണ്ടോ, അവിടുത്തെ ഫീസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണെന്നുള്ളതല്ല, ഇതൊന്നുമല്ല പരിഗണന. മൂന്ന് പേര് ആലോചന പറഞ്ഞു. എന്റെ പൊന്നു സഹോദരങ്ങളെ, സ്തോത്രം, കാലം ഏതാണ് നിങ്ങൾ ഓർക്കണം. മുങ്ങിത്താഴുന്ന കപ്പലിൽ നിന്ന് വല്ലവിധനെ ഓരോരുത്തരെ രക്ഷിക്കണം. അതിനിടയ്ക്ക് രക്ഷിക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു ഒരു ഉപ്പി ദാഹിക്കുമ്പോൾ ഒരു ഉപ്പി വെള്ളം കുടിക്കുകയും ഒരു സാൻഡ്വിച്ച് ചവച്ചിറക്കുകയും, മനസ്സിലായോ, ഒക്കെ ചെയ്യുന്നതിന് ഉള്ള ഉപാധിയാ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നത്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നില്ലേ, ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത സംസാരണത്തിനുള്ളതും മറ്റുള്ളവരുടെ സഹായത്തിനുള്ളതും ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ട് നമ്മൾ പ്രധാനമായും ഏർപ്പെട്ടിരിക്കേണ്ടത് ആത്മീക സ്തോത്രം ഉദ്ധാരണ ശുശ്രൂഷയിലായിരിക്കണമെന്ന് മറന്നു പോകരുത്. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം ഒരിക്കലും മറക്കാനിടയായിട്ട്. യോശുവ സൂര്യനെ പിടിച്ച് നിർത്തിയതുപോലെ ചരിത്രത്തിൽ ഒരു കൃപയുടെ കാലം. അതാ നിങ്ങൾ നോക്കണം, ദൈവം പഴയനിമത്തെ വെളിപ്പെടുത്തുകയും ദൈവിക കാര്യ പരിപാടിയിൽ ഒരു ബ്രാക്കറ്റ് പീരീഡാണ് കൃപായുധം. 69 ആഴ്ചവട്ടത്തിന് 70 ആഴ്ചവട്ടത്തിന് ഇടയ്ക്ക് ഒരു ബ്രേക്ക് ദാനിയൽ വെളിപ്പെടുത്തി അറിയാമല്ലോ. 69 ആഴ്ചവട്ടത്തിനും 70 ആഴ്ചവട്ടത്തിനും മധ്യത്തിലുള്ള ഒരു ചെറിയൊരു ബ്രേക്കാണ് കൃപാകാലം, സഭായുധം. സ്തോത്രം. അതാണ് ഇത് ഇത് ചെയ്യേണ്ടത്. ഉറക്കത്തിൽ നുണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയയാൽ തന്നെ. സ്തോത്രം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. അത് അതാണ് ആവർത്തിച്ച് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ലോകം നമ്മളോട് ചോദിക്കുകയാണ്, കാലം എവിടെയായി? നിങ്ങൾ സമയത്തെ അറിയുന്നു, കാലം എന്തായി? ലോകം എങ്ങോട്ടാണ്? നാളെ എന്താണ്? നാം ഇവിടെ എന്ത് ചെയ്യണം? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ലോകം പകച്ചു നിൽക്കുക. കാലം എവിടെയായി എന്ന് നമുക്കറിയാം. ജനത്തോട് പറഞ്ഞു കൊടുക്കണം, ഇതൊരു ബ്രാക്കറ്റ് പീരീഡാണ്. കാവൽക്കാരനെ പോലെ കാലത്തിന്റെ പ്രാധാന്യം നാം വിളിച്ചു പറയണം. കാവൽക്കാരനെ പോലെ കാലത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ വിളിച്ചു പറയണം. പറക്കല്ലേ. സ്തോത്രം. യെശയ്യാവ് ദിവസം 56 10-11 വാക്യം ഒന്ന് വായിച്ചേ, അവിടെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. കാവൽക്കാരൻ, നമ്മുടെ ദൈവം കാവൽക്കാരാക്കി ഇവിടെ നിയമിച്ചിരിക്കുക. സമയം വിളിച്ചു പറയണം. പണ്ട് കാലത്ത് ഈ ഗോപുരങ്ങളിൽ കാവൽ നിൽക്കുന്ന ആളുകൾ അവരെ സമയം കൂടെ വിളിച്ചു പറയുമായിരുന്നു. സ്തോത്രം. കാവൽ മാറി നിൽക്കുന്ന സമയം അത് അനൗൺസ് ചെയ്യുമായിരുന്നു. സമയം എന്തുവായും ഓരോ യാമങ്ങൾ കാലം കാവൽക്കാർ മാറി മാറി വരുമ്പോൾ യാമങ്ങൾ വിളിച്ചു പറയുമായി. അതുപോലെ നമ്മൾ സമയം വിളിച്ചു വായിച്ച് 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 അയ്യോ വായിച്ചോ. മതി 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 വിനു, നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചേക്കണേ, ഇതൊക്കെ ഒന്ന് വായിച്ചേക്കണേ. കാവൽക്കാര് ആരാ? കുരുടന്മാർ. കാവൽക്കാർ കുരുടന്മാർ. അടുത്ത് പറയുന്നൊക്കെ ദൈവദാസൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ ആവർത്തിച്ച് പറയുക, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? കുരപ്പാൻ കഴിയാത്ത ഊമ നായ്ക്കൾ. ദൈവം കാവൽക്കാരാക്കി നിയമിച്ചേക്കാ ദൈവമക്കളെ. നമ്മളോ കുരപ്പാൻ കഴിയാത്ത ഊമ നായ്ക്കളെ പോലെ പേടിയാ. സ്വാതന്ത്ര്യമായി വചനം ശുശ്രൂഷിക്കാൻ പലർക്കും കഴിയുന്നില്ല. എന്നോട് ദേവദാസൻ പറഞ്ഞു, വേദനയോടെ പറഞ്ഞു, ഈ വർഷം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടി ഇവിടുന്ന് പോണം. എന്തു പറ്റി? അദ്ദേഹം പറയുകയാണ്, ദൈവവചനം ശുശ്രൂഷിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തടത്ത് എന്തിന്? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ദൈവം തന്റെ വചനത്തിൽ തന്നിരുന്ന അരുളപ്പാട്ട് പ്രസംഗിച്ചാൽ നാളെ ഞാൻ കെട്ട് കെട്ടണം. അതിനു മുമ്പ് എന്തിനാ പഴക്കിന് വയ്യാതിലേക്ക് പോകുന്നത്? പ്രയോജനം വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ മിണ്ടുന്നു? സ്തോത്രം. കുരപ്പാൻ കഴിയാത്ത ഊമ നായ്ക്ക്. താഴോട്ട് വായിച്ചത് നിങ്ങൾ കണ്ടല്ലേ. സ്തോത്രം. ഇടയന്മാരുടെ കാര്യം എന്തോ, ഇടയന്മാർ ചെയ്യുന്നു പരിപാലിക്കുന്നില്ല. വായിച്ച് 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 സൂക്ഷിക്കാൻ അറിയാൻ മേലാത്ത ഇടയന്മാർ. ആട്ടിൻകൂട്ടത്തിന്റെ മേധസ് കൊണ്ട് സുഭിക്ഷമായി സുഖമായി കഴിയുന്നവർ, സൂക്ഷിപ്പാൻ കഴിയാത്ത ഇടയൻ. വായിച്ചു. അതേ ഉള്ളു ഇപ്പൊ ഇടയന്മാരുടെ പരിപാടി. താന്താന്റെ വഴിക്കും താന്താന്റെ ലാഭത്തിന് തിരിഞ്ഞിരിക്കും. എത്ര സങ്കടമാണ്! നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? തനിക്ക് ഇഷ്ടപ്പെട്ട വഴി, തനിക്ക് ലാഭം ഉണ്ടാകുന്ന വഴി, തനിക്ക് നേട്ടമുണ്ടാകുന്ന മാർഗം, അതിന് തിരിഞ്ഞിരിക്കുന്ന ഇടയന്മാർ. പക്ഷേ നമ്മളങ്ങനെയാകരുത്, നമ്മളങ്ങനെയാകരുത്. എന്നാ വേറൊരു കാവൽക്കാരന്റെ കാര്യം കൂടി യെശയ്യാവ് തന്നെ പറയുന്നുണ്ട്. സ്തോത്രം. യെശയ്യാവ് 21:11 വായിച്ചേ. സോറി, ഇത് 56:10 ആണെങ്കിൽ 21:11 വായിച്ചേ.
കേട്ടോ,
വേറൊരു കാവൽക്കാർ, ഒരു കൂട്ടം കാവൽക്കാർ കുരപ്പാൻ കഴിയാത്ത ഊമനായ്ക്കളെ പോലെ ഇടയന്മാർ സ്വന്തം വഴിക്കും സ്വാർത്ഥ ലാഭത്തിനും. മനസ്സിലായോ? എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? തനിക്ക് എങ്ങനെ നേട്ടമുണ്ടാക്കാമെന്ന് മാത്രം ചിന്തിക്കണം. യെശയ്യാലോ 53-ാം അധ്യായത്തിൽ ഓരോരുത്തൻ താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണെന്ന്. പക്ഷെ രണ്ടാമത്തെ കാവൽക്കാരന്റെ കാര്യം കണ്ടോ? കാവൽക്കാരാ രാത്രി എന്തായി? കാവൽക്കാരാ രാത്രി എന്തായി? ആവർത്തിച്ച് ചോദിക്കാം, ഉദ്വേഗത്തോടെ ചോദിക്കുക. കാവൽക്കാരാ രാത്രി എന്തായി? കാവൽക്കാരാ രാത്രി എന്തായി എന്ന് ലോകം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഈ കാവൽക്കാരന് ഒരു ഉത്തരമുണ്ട്. എന്താ പറയുന്നത്? പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. ഒരു കൂട്ടക്ക് പ്രഭാതം, ഒരു കൂട്ടക്ക് രാത്രി. ന്യായവിധിയുടെ രാത്രി ഇവിടെ വരേണ്ടതാണ്. ന്യായവിധ രാത്രി ഇതാണ് ഈ പ്രത്യേക കാലഘട്ടം. നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ അറിവില്ലാത്തവരായിരിക്കും. എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കും. ഹല്ലേലൂയ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നുണരുവാൻ നാഴിക വന്നിരിക്കുന്നു. പകലാണ്, ഇനി ഉറങ്ങരുത്. എന്തെങ്കിലും നിങ്ങൾ സമയത്തെ നാഴികകളെ അറിയാൽ തന്നെ സ്തോത്രം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അധികം അടുത്തിരിക്കുന്നു. സ്തോത്രം. രക്ഷയുടെ 3-ാം കടമ, വിശ്വസിക്കുന്നതും രക്ഷയും തമ്മിൽ അകലമുണ്ടോ? ഉണ്ട്. ചിന്തിച്ചല്ലോ, രക്ഷയുടെ 3 ഘട്ടങ്ങളാണ്. നീതീകരണം, വിശുദ്ധീകരണം. നാം നീതീകരിക്കപ്പെട്ടു, വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. സ്തോത്രം. 5-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാണ്. 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചാണ്. നാം രക്ഷയുടെ 1-ാം ഘട്ടം പ്രാപിച്ചു കഴിച്ചു. 2-ാം ഘട്ടം വിശുദ്ധീകരണത്തിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്ക് 1-ാം ഘട്ടം കഴിഞ്ഞങ്ങ് നിൽക്കുക. വിശുദ്ധീകരണത്തിൽ കർത്താവിനായി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട, വേർതിരിക്കപ്പെടുന്ന വ്യർത്ഥവും പിതൃപാരമ്പര്യ നടപ്പിൽ നിന്ന് പൂർണ്ണമായും വേർതിരിക്കപ്പെടുന്ന അവസ്ഥയ്ക്ക്. സ്തോത്രം. ഏൽപ്പിക്കപ്പെടുവാൻ പലർക്കും മനസ്സില്ല. 2-ാം ഘട്ടം. 3-ാം ഘട്ടം തേജസ്കരണം, രക്ഷാപൂർത്തി. അതാണ് സ്തോത്രം നമുക്ക് അടുത്തിരിക്കുന്നത്. അത് വരാറായി. നീതീകരിക്കപ്പെട്ടു, നാം വിശുദ്ധീകരണത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. തേജസ്കരണം ഇത്രയും അടുക്കുക. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കേണ്ട. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ എന്താണ്? നമ്മൾ നേരത്തെ ചിന്തിച്ച അവർക്കല്ലേ? രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. യെസ് ആൻഡ് നോ എന്ന് ഒന്നിച്ച് പറയാൻ മനസ്സിലാവുന്നുണ്ടോ? സെൽഫ് കംപ്ലൈസൻസി, ഒരു സ്വയസംതൃപ്തിയുടെ അപകടകരമായ ഒരു ചിന്താഗതി ദൈവസഭയുടെ മേൽ കടന്നുകൂടി. ഇതൊക്കെ മതി. നമ്മൾ ഇടയ്ക്കൊക്കെ പലത് ചിന്തിച്ചാണ് അതിനെക്കുറിച്ച്. സാൽവേഷൻ ബൈ എ സ്ലോഗൻ എന്ന നിലയിൽ വന്നു. സ്ലോഗൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായുണ്ട്. സാൽവേഷൻ ബൈ എ സ്ലോഗൻ അങ്ങനെ പറഞ്ഞു. അന്ന് ഞാൻ അവിടെ പറഞ്ഞ, അന്ന് അവർ പറഞ്ഞു നിങ്ങൾ ഡേറ്റ് എഴുതിയിട്ടോളാം പറഞ്ഞു. ആ ഡേറ്റ് ഒക്കെ എഴുതിയിട്ടു, റെഡി. അത് കഴിഞ്ഞു നിന്റെ ജീവിതം. എന്നെ ഗോതയാണെന്നുള്ള ചിന്ത ഇല്ല. വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അധികം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വസിച്ച സമയത്തേക്കാൾ നിങ്ങൾ രക്ഷയോട് അടുത്താണോ? അതോ നിങ്ങൾ അകന്നു പോയോ? അങ്ങനെ പേഴ്സണൽ ആപ്ലിക്കേഷനിൽ നമുക്ക് അതെടുക്കാം. ദൈവത്തിന്റെ കാര്യപരിപാടിയിലെ തേജസ്കരണത്തിന് സമയമായി എന്ന് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിയുടെ അനുഭവത്തിലും അതെടുക്കാം. നിങ്ങൾ ആ തേജസ്കരണത്തോട് നിങ്ങൾ അടുത്തോ? തേജസ്കരണത്തിന്റെ പൂർത്തീകരണത്തിൽ നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നോ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, മറക്കല്ലേ, വിശുദ്ധീകരണവും തേജസ്കരണവും. ഇവിടെ തേജസ്കരണം ആരംഭിച്ചു കഴിഞ്ഞു. സാങ്ക്ടിഫിക്കേഷൻ ഈസ് ഗ്ലോറിഫിക്കേഷൻ ബിഗൺ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ ഈസ് സാങ്ക്ടിഫിക്കേഷൻ കൺസ്യൂമേറ്റഡ്. ഓർക്കുന്നുണ്ടോ? ഇവിടെ നമ്മുടെ തേജസ്കരണം, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അത് ശരീരമണ്ഡലത്തിലും രക്ഷിക്കപ്പെട്ട ദൈവത്തിന് രൂപാന്തരം വന്നുകൊണ്ടിരിക്കുക. ദിവസം കഴിയും തോറും രൂപാന്തരം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അടുത്തോ? വിശ്വസ സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അധികം അടുത്തിരിക്കുന്നു. അധികം അടുത്തിരിക്കുന്നു. ഇനി അധികം സമയമില്ല, മറക്കല്ല. രാത്രി കഴിയാറായി, കഴിയാറായി. പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം
ധരിച്ചുകൊള്ളുക. പഴയതൊക്കെ ഉരിഞ്ഞു കളഞ്ഞേക്കണം. പഴയ മനുഷ്യനെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5:25 വാക്യം നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, മരിച്ചവർ ദൈവപുത്ര ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും നായിക വരുന്നു, ഇപ്പോൾ വന്നു വിരിക്കുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ നായിക വരുന്നുവെന്നും ഇപ്പോൾ വന്നു വിരിക്കുന്നു. ഇപ്പോൾ വന്നു വിരിക്കുന്നു എന്ന് പറയുന്നത് പാപത്തിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവവചനം കേട്ട് ഉയർത്തെഴുതൽക്കുന്ന അനുഭവം. അതാണ് FS 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചെന്ന് അവൻ നമ്മെ അവൻ ഉയർപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിക്രമങ്ങളും പാപങ്ങളും നമ്മൾ മരിച്ചവരായി കർത്താവ് നമ്മളെ ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവന്റെ ശബ്ദം കേട്ട് നമ്മൾ ഉണർന്നു. ഹല്ലേലൂയ. ഇനി അവന്റെ ശബ്ദം കേട്ട് ഉണരുന്ന ഒരു നാഴിക വരുന്നു. അതാണ് 1:14 വായിക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ. സ്തോത്രം അല്ലേ. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോട് ആകാശ കർത്താവിന്റെ മേഘങ്ങളിൽ എടുക്കപ്പെടും. രൂപാന്തരം വരണം. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുന്ന രൂപാന്തരം വന്നുകൊണ്ടിരിക്കണം. മരിച്ചവർ ഉത്തര ക്ഷണത്തിൽ ഉയർത്തെഴു നിൽക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കർത്താവ് ലാസറേ പുറത്തു വായെന്ന് പേര് വിളിച്ചില്ലായിരുന്നെങ്കിൽ, പുറത്തു വായെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒത്തിരി പേര് ഇങ്ങോട്ടേ ഒരു ചിന്ത പറയാറുണ്ട്. അതെ, അതങ്ങനെ വിശദീകരിച്ചു പറയുന്നെങ്കിലും പ്രിയപ്പെട്ടവരെ, സ്തോത്രം. കർത്താവ് തന്റെ ഗംഭീര സ്വരം ധ്വനി മുഴക്കുമ്പോൾ മരിച്ചോടുന്ന മനുഷ്യപുത്ര ശബ്ദം കേൾക്കുമ്പോൾ കേട്ടവർ ഉയർത്തെഴുന്നേൽക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ അത് വന്നു വിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആകട്ടെ, മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. ഇവിടെ അപ്പോൾ പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി, രാത്രിയാണേലും നമ്മൾ ആരാ? കണ്ടില്ലേ, യോശുവയുടെ കാലം മറക്കൽ. രാത്രിയും ആ പകലുമാണ്. രാത്രിയും വന്ന് പകലും വന്നിരിക്കുന്നു, ഒന്നിച്ചു വന്നിരിക്കുകയാണ്. സ്തോത്രം. ഇത് കൃപയുടെ കാലമാണ്. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. സ്തോത്രം. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ചയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, സെൻസസ് പ്ലേസേഴ്സിലേക്കല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. സ്തോത്രം. നമ്മള് അസൂയ നമ്മൾ ദൈവത്തിൽ പോലും ഉണ്ടാകാം. ഞാൻ രാവിലെ സംസാരിച്ചപ്പോൾ ഇന്ന് ആത്മഭാരമല്ല സുവിശേഷീകരണത്തിൽ പറയാൻ പ്രേരിപ്പിക്കുന്നത്, സഭാ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ത്വരയാ. മനസ്സിലാവുന്നുണ്ടോ? പാപത്തിൽ നശിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ആത്മഭാരമല്ല. അയ്യോ, പാപത്തിൽ നശിക്കുന്ന സഹോദരൻ, അവൻ നിശ്ചയിച്ച അവനിക്ക് വിരിക്കപ്പെട്ടിരിക്കുന്നല്ലോ. അവനെ വല്ല വിധേയനെയും അതിനകത്തുനിന്ന് ഉദ്ധരിക്കണമെന്ന് അവനെ കുറിച്ചുള്ള കരുതലല്ല, ആത്മഭാരമല്ല. കർത്താവ് ജനത്തെ കണ്ടപ്പോൾ അവർ ചില്ലിയവരും ചിതറിയവരുമായി കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരെ ഉപദേശിച്ചു. ജനത്തിന്റെ പാപത്തിൽ നഷ്ടപ്പെട്ട, പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥ കണ്ടിട്ട് അവരോട് സുവിശേഷം പങ്കുവയ്ക്കുന്ന ആ അനുഭവമൊക്കെ നമ്മളിൽ നിന്ന് അങ്ങ് പോയി. ഇന്നിപ്പോ എന്തിനാ സുവിശേഷം? നമ്മുടെ സഭ വളരണം. അത് രണ്ടാം ചിന്തയായിരുന്നോട്ടെ. മനസ്സിലാവുന്നു? നമ്മൾ മനുഷ്യനല്ലേ, അതുകൊണ്ട് ആ രണ്ടാം ചിന്തയായിരിക്കുന്നതിന് ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ സ്തോത്രം, അതായിരിക്കരുത് ഒന്നാമത്തെ ചിന്ത. അതാണ് അസൂയ കൊണ്ട് പോലീസ് തന്നെ പറഞ്ഞല്ലോ, ഒത്തിരി പേര് അസൂയ കൊണ്ട് പ്രസംഗിക്കുന്നു. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, പിന്നെ അവര് ക്യാമ്പിൽ പോയി 10 പേരെ പിടിച്ചടാ. നമുക്കും പോകാം, പോയി സുവിശേഷം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് രക്ഷയിലേക്ക് നടത്തുകയല്ല. മനസ്സിലാവുന്നുണ്ടോ? 10 പേരെ പിടിക്കാൻ നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? അസൂയയിലും പിണക്ക, അസൂയയും പിണക്കം എന്നൊക്കെ പറയുന്നത് പുറത്തുള്ളവരോടല്ലേ പറയുന്നതല്ല, നമ്മളോട് പറയുന്ന എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? എന്റെ യോഗം അതിലും കേമമായിരിക്കണം. അത് ഞാൻ എന്ത് ചെയ്യണം? അവരുടെ കൺവെൻഷനോ? അവരുടെ കൺവെൻഷനോ? 10,000 പേര് കൂടിന്ന്. എടാ, അതെന്നാ കാര്യം? നമുക്ക് അതിനേക്കാൾ ആള് കൂട്ടണം, അതിനേക്കാൾ ഗംഭീര പരിപാടിയാക്കണം. അതിന് പാവി ആയാലും വേണ്ടല്ല, ദുർമാർഗി ആയാലും വേണ്ടുകയല്ല, ചാർവാരി ഉള്ളവരാണോ? മനസ്സിലാവുന്നുണ്ടോ? സുവിശേഷം പറഞ്ഞോന്നൊന്നും പ്രശ്നമല്ല. സുവിശേഷം, അതുകൊണ്ടൊക്കെ എന്നാ ഗുണം വരെ? കഥാപ്രസംഗമായാലും വേണ്ടുകയല്ല, നോണ പറച്ചില്ല, വേദികളിൽ നോണ പറയുക.
നെല്ലരി എന്റെ കൂടെ ഉണ്ടോ? IITian ആയിരുന്നെന്നും വലിയ പുള്ളിയായിരുന്നെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ അല്ലെന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ട് പെന്തക്കോസ്തുകാർ വിദ്യകളാണ് ഇവർക്കൊക്കെ അറിയാം. പറഞ്ഞു അറിയാം. ഞാൻ പറയുമ്പം തെറ്റിദ്ധരിക്കരുത്. ഇട IITയിലൊക്കെ എൻട്രൻസ് ടെസ്റ്റ് എഴുതാനുള്ളതിന്റെ, ഈ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപദേശിയാണേ, IITയിലെ എൻട്രൻസ് ടെസ്റ്റ് എഴുതണമെങ്കിൽ ഒരു ക്ലാസ്സിലും തോക്കാത്ത ആളായിരിക്കണം. മനസ്സിലായില്ലേ? 10ാം ക്ലാസ്സിലും വീടുകളിലൊക്കെ തോറ്റെന്നും പറഞ്ഞിട്ട് താൻ IITയിലായിരുന്നെന്ന് ബന്ധക്കോസാന്റെ ഇടയിൽ പറഞ്ഞാൽ ബന്ധക്കോസാനെ ഹല്ലേലൂയ്യാന്ന് വിളിക്കും. ഈ പൊതുജനത്തെ മുഴുവൻ അടച്ച് കഴുതയാക്കി. ഏതോ ഒരു വിദ്യയാണ് അതിന്, ഞാൻ അതേ വാക്കങ്ങ് പറയാം, ഒരു പാവപ്പെട്ടവൻ അതിനൊന്ന് മുൻകൈ എടുത്ത് ഇറങ്ങി ഇത് തെറ്റാണ് എന്ന് വ്യക്തമായി തെളിയിച്ചു കഴിഞ്ഞു. അയ്യോ, ഞാൻ എൻ്റെ അബദ്ധത്തിന് സഹോദരന്മാരെ തെറ്റു പറഞ്ഞു പോയതാ. ഞാൻ നിങ്ങളൊക്കെ എന്നെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ വെല്ലുവിളിയാണെന്ന് അംഗീകരിക്കണമല്ലോ എന്ന് വരുത്തിക്കൂട്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ എനിക്കൊരു നല്ല സ്വീകരണം കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു പോയതാ. എനിക്ക് തെറ്റിപ്പോയി, ക്ഷമിക്കണമെന്ന് ഒരു വാക്ക് പറയാൻ കൂട്ടാക്കാത്ത കള്ളന്മാർ, ആളുകൂട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഇങ്ങനെയുള്ളവരെ മാത്രമല്ല, പഴയതിന് ചത്തില്ല. ഇത് ഒരു ഒന്നല്ല, ഇത് വലുതുമാണ്. കോടികളുടെ ബിസിനസ് ചെയ്യാറെന്നൊക്കെ പറയുന്ന ആള് എന്തുമായിരുന്നു ബിസിനസ് എന്നൊക്കെ ഞങ്ങൾക്കും അറിയാം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? നമ്മുടെ ഇടയിൽ ഏതും നടക്കും. ഇവന്മാരൊരു പാവം കൂട്ടമാ, പ്രതികരിക്കത്തുമില്ല. ദൈവത്തിന്റെ പേരിൽ കറുത്ത പുസ്തകം കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിച്ചാൽ പിന്നെ നമ്മൾ അവരെ ആരായി? അയ്യോ, മാലാഖയായിട്ട് കണക്ക് കൂട്ടും. എതിർത്താരെങ്കിലും അയ്യോ അത് നിങ്ങൾ പറഞ്ഞ് ശരിയാണോ എന്ന് ചോദിച്ച് അവരെ എല്ലാരും കൂടി ക്രൂശിക്കും. ഇത് നമ്മുടെ ഇടയിലെ രീതിയാണെന്ന് അറിയാവുന്ന ചില പിശാചിനാൽ നമ്മുടെ ഇടയിൽ കൊണ്ടുവന്ന് തിരികേറ്റപ്പെട്ട് സുവിശേഷയോഗങ്ങളെ, മനസ്സിലായോ, അവരുടെ ആളും അഹങ്കാരവും വെളിപ്പെടുത്താനുള്ള വേദികളാക്കി അസപ്പതിപ്പിച്ച് ലക്ഷങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് കവർന്ന് പിന്നെ കാശ് കൈവെക്കുന്ന പിന്നെ പിന്നെ എന്തുമാകാമല്ലോ. എല്ലാവരും എന്റെ കൂടെ ഒക്കെ ഉണ്ടോ? തിരിച്ചറിയണം, തിരിച്ചറിയണം. അത് അസൂയ കൊണ്ട് ആ സമയക്കാ കൂടുതലായിട്ട് എനിക്ക് കൂട്ടണമെന്ന അസൂയയാണ് ഈ തരം കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കാൻ കാരണമാകുന്നത്. നിത്യജീവന്റെ സത്യവചനം പ്രസംഗിക്കുന്നവരില്ല. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ആത്മഭാരം കൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ജനത്തിന് മനസ്സിലാവുന്ന വരച്ചു കാണിക്കുവാൻ നമ്മൾ തയ്യാറാകും. നിനക്ക് വിടുതലാണ്, നിനക്ക് പ്രശ്നം തീരും, നിന്റെ വീസ കാര്യം ശരിയാകും, നിന്റെ രോഗം ഇപ്പൊ സൗഖ്യമാകും എന്ന് പറഞ്ഞ് ആള് വിളിച്ച്, മനസ്സിലായോ? അങ്ങനെ വന്നിട്ടും രോഗം മാറാം. നീ മുങ്ങാത്തോണ്ടാ മാറാത്ത, മുക്കി പൊക്കി ഇനി അവിടെ കൂടി. അപ്പൊ ഞാൻ മുങ്ങിപ്പോയതോട് പിന്നെ പഴയത്തോട്ട് പോകാനും ഒക്കത്തില്ല. പിന്നെ ഇവിടെ കൂടി വരണം, ഇങ്ങനെ ഇവിടെ ആള് കൂട്ടി. അപ്പൊ പിന്നെ കുറച്ച് ഇതിനകത്തും കൂടി. എടാ, അവിടുത്തെ കുട്ടും പാട്ടും കൊള്ളാം. പല ആളുകൾ നിന്ന് ബന്ധക്കൂസിൽ ഒക്കെ വരുന്നതും കൂട്ടാൻ കൂടുന്നതും ആർത്ത് പാടാൻ അവിടെ അനുവാദം ഇല്ല. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു, ഞാനിവിടെ പിന്നെ ശുശ്രൂഷക്കിടയിൽ അദ്ദേഹം നല്ല ദൈവം പറഞ്ഞപ്പോ എനിക്കൊന്ന് സമ്മതം ഹല്ലേലൂയ്യ ഞാൻ ഇവിടെ വിളിച്ചപ്പോ മുഴുവൻ വരും എന്നെ കാണാമൃഗത്ത് നോക്കുന്നു. എന്നാ ചുവ ഹല്ലേലൂയ്യ പറഞ്ഞാൽ ആരും കാണ്ടാമൃഗത്ത് നോക്കുന്ന പോലെ നോക്കാത്തടത്ത് ഞാൻ പോയേക്കാവുന്ന കണ്ട് ഞാൻ ഇനി പോന്നാണ്. ഇതിന്റെ പുണ്യ സഹോദരങ്ങളെ, ഇതൊക്കെ ദൈവസഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘടകങ്ങളാണ്. പ്ലീസ് ദൈവോദനത്തിലേക്ക് മടങ്ങി വരുമോ? ദൈവോദനത്തിലേക്ക് മടങ്ങി വരുമോ? അസൂയ കൊണ്ടും പിണക്കം കൊണ്ടും ഇങ്ങനെയുള്ള സ്റ്റാർ വാല്യൂ ആളുകൾക്ക് അടിച്ചേൽപ്പിച്ച്, ആളുകളുടെ മേൽ ആരോപിച്ച്, പണക്കൊഴുപ്പ് കൊണ്ട് അസൂയയെ തൃപ്തിപ്പെടുത്തുവാൻ പരിപാടികൾ നടത്തുന്ന സ്ഥിതി നമ്മുടെ ഇടയിൽ നിന്ന് ഒന്ന് മാറിക്കിട്ടിയാൽ ജനം ഒന്ന് നന്നായി. ഇനി സമയമേതാണ് നമ്മൾ അറിയണം. അസൂയയിലും പിണക്കത്തിലുമല്ല, കണ്ടോ സ്തോത്രം, പിണക്കത്തിലും അസൂയിലുമല്ല, ദുഷ്കാമങ്ങളിലല്ല, ദുഷിച്ച ആഗ്രഹങ്ങളിലല്ല. പിന്നെന്ത് ചെയ്തോണം? കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളണം. പകൽ സമയത്തെന്ന പോലെ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളണം. സ്വദൈവ മക്കൾക്ക് ഇത് രാത്രിയാണ്.
നമുക്ക് ഉദയ നക്ഷത്രം ഉദിക്കാൻ പോവുക. പത്രോസ് രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ സ്തോത്രം, ഉദയ നക്ഷത്രം ഉദിക്കും, കർത്താവിന്റെ ആകാശ പ്രത്യക്ഷതയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മലാഖിയുടെ പുസ്തകം നാലാം അധ്യായം എന്റെ രണ്ടാം വാക്യത്തിൽ നീതി സൂര്യൻ ഉദിക്കും എന്ന് പറഞ്ഞു. അതെ, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. ആദ്യ ഉദയ നക്ഷത്രം എന്ന് പറഞ്ഞ കർത്താവിന്റെ മേഘ പ്രത്യക്ഷത, സഭയെ ചേർക്കാനുള്ള വരും. രണ്ടാമത്തത് നീതി സൂര്യൻ എന്നുള്ളത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയുമാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണർന്നിരിക്കണം, ഉണർന്നിരിക്കണം. ഈ ഉണർവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ലേ ഉണർവ്, ഉണർവ്, ഉണർവ്. ഈ ഉണർവെന്ന് പറഞ്ഞാൽ പ്രിയ പ്രിയ ആർപ്പും ആരവാരവും അല്ല അതിന്റെ പേര്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഉണർവെന്ന് പറഞ്ഞാൽ ആർപ്പും ആരവാരവും അല്ല. സ്തോത്രം. ഞാൻ ഒരു ഒരു ബഹുമാന ദേവദാസൻ പറഞ്ഞൊരു വാചന ആവർത്തിച്ചോട്ടെ. പാസ്റ്റർ പി ജെ ഡാനിയൽ എന്ന് പറഞ്ഞ ബഹുമാന ദേവദാസൻ, അദ്ദേഹം പറഞ്ഞു, രാവിലെ ഉണർന്നാൽ ഉടനെ ആ ഉണർന്നു കഴിയുമ്പോൾ കിടക്കാൻ ചാടി പുറത്തോട്ട് നിന്ന് രണ്ട് കാഴ്ചക്കാർ വേണം. അതല്ല അദ്ദേഹം പറഞ്ഞത്, ഉണർന്നാൽ ഉടനെ ഒന്ന് സ്വയം ക്രമീകരിക്കും. ഉറങ്ങിക്കിടക്കുന്നവരുടെ ഓരോ പോസ് കണ്ടാൽ ചോദ്യചിഹ്നം പോലൊക്കെ ആയിരിക്കും ഓരോരുത്തരും കിടക്കുക. ഉണർന്നാൽ ഉടനെ ഒന്ന് നീണ്ടു തുറന്ന് കിടക്കും, പെടലി വളച്ചു വെച്ചിരിക്കൊക്കെ ഒന്ന് നോക്കും, വായൊക്കെ ഒന്ന് അടയ്ക്കും, ചില വാ വിളിച്ചൊക്കെ കിടന്നിറങ്ങി, എന്നിട്ട് തുണിയൊക്കെ ഒന്ന് നേരെ ഇടും, ഒന്ന് വൃത്തിയാ. അതാ ഉണർവ്, ഉണർന്നെന്നുള്ള മനസ്സിലായല്ലോ. ഈ കൊച്ചു പിള്ളേരുണ്ട്, തിരിച്ചറിയാൻ മേലാത്ത പിള്ളേർ, അവര് രാവിലെ ഉണർന്നാൽ ആദ്യം രണ്ട് കാഴ്ചയാണ്. ഓർക്കുന്നുണ്ട് കുഞ്ഞുങ്ങള് കുഞ്ഞായിരിക്കും, മോളും കുഞ്ഞായിരിക്കുമ്പോ രാവിലെ പോകാനുള്ള തിരക്കിൽ ഞാനും കൂടി അടുക്കളയിലോട്ട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നാല് വലയിനൊക്കെ പറക്കി ചുറ്റുമൊക്കെ വെച്ച് ഉറങ്ങുന്ന ഇങ്ങനെ മതിലൊക്കെ കെട്ടി വെച്ചേച്ചേ പോയേക്ക്. അവിടെ ഒരു ബഹളം കേൾക്കുമ്പോ ഉണങ്ങി ഉണന്നു എന്നറിയാം, ഉണന്നു ഓടിച്ച ബാലിശമായ കാര്യമാണ്. ഉണന്ന ഉടനെ കിടന്ന് കാണും. ജീവിത ക്രമീകരണമാണ് ഉണർവിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഉണരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജീവിതം ക്രമീകരിക്കപ്പെട്ട മുമ്പോട്ട് പോകണമെന്ന അതിന്റെ അർത്ഥം മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. ഒത്തിരിയും കൊട്ടി ഘോഷിച്ച പെൻസിക്കോളയിലെ ഉണർവെന്നൊക്കെ പറയും. അമേരിക്കയിലെ പെൻസിക്കോളയിൽ എന്തോ ഉണ്ടായി, ഉണർവുണ്ടായി എന്ന് പറഞ്ഞു ഇഷ്ടം നിങ്ങൾ പത്രം പറഞ്ഞു. അതേപോലെ ഞാൻ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചു, പെൻസിക്കോളയിലെ ഉണർവിന്റെ സമയത്ത് പോലീസ് സ്റ്റേഷനിലെ കേസിന്റെ എണ്ണം കൂടി, അവിടെ വിറ്റഴിക്കപ്പെടുന്ന മദ്യത്തിന്റെ അളവ് കൂടി, വിവാഹമോചനത്തിന്റെ കേസുകൾ പുതിയൊരു ഫയൽ ചെയ്യുന്നതിന്റെ എണ്ണം കൂടി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഉണർവാണ്, അതല്ല ഉണർവ്. വെയിൽസിൽ ഉണർവുണ്ടായപ്പോൾ സിനിമാ തിയേറ്ററുകൾ അടച്ചു, അറക്കല്ലേ, മദ്യഷാപ്പുകൾ പൂട്ടി, മദ്യഷാപ്പുകൾ ജനത്തിന് കൂടി വരുന്ന പ്രാർത്ഥനാ കേന്ദ്രങ്ങളായി. സ്തോത്രം. പോലീസിന് കേസില്ലാതായി, സമൂഹം മെച്ചപ്പെട്ടു. അതാണ് വെയിൽസിലെ ഉണർവിലുണ്ടായത്. മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ. പെൻസിക്കോളയിലെ ഉണർവല്ല, അത് ആർപ്പും ആരവാരവുമാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധപ്പെടുത്തി ഇവിടെ ഉണർവുണ്ടായെന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടുത്തെ നടപ്പ്. ഞാൻ ചോദിക്കട്ടെ, ആർപ്പും ആരവും നിങ്ങൾ വെക്കുന്നു? ജീവിതത്തിൽ വല്ല മാറ്റവുമുണ്ടോ? സ്തോത്രം. ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. മണവാളൻ വരാറായി, ഇനി ഇവിടെ ഉറങ്ങാൻ സമയമില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വല്ല വിധേയനെയും ഒരുവനെയെങ്കിലും രക്ഷിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കുക. സ്തോത്രം. ഈരട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളയണം. അതായത് അതിന് പറയുന്ന വേറൊരു വാക്കാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ. അത് ഗലാത്യലേഖനം അഞ്ചാം അധ്യായം 19-22 വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ ഫലവുമാണ്. ഈ ജഡത്തിൻ്റെത് പ്രവൃത്തികളെന്നും ആത്മാവിൻ്റെത് ഫലമെന്നുമാണ്. ഫലങ്ങളെന്നല്ല, ഫലം എന്നാണ്. കാര്യം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവം ചെയ്യുന്നതാണ്. ഈ ഫലം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാകും. ഈ ചെടി, ഈ ആപ്പിൾ മരം, ഒരു ആപ്പിൾ കായ്ക്കാനായിട്ട് അയ്യോ ഞെളിവിരി കൊള്ളുന്നുണ്ടോ? ഒരു ഞെളിവിരിയും കൊള്ളുന്നില്ല. അത് നാച്ചുറലാണ് അതിന്. ഇതുപോലെ ഒരു ദൈവവേദനയിൽ സൽപ്രവർത്തികൾ സ്വാഭാവികമാകണം. മനസ്സിലാവുന്നുണ്ടോ? സൽപ്രവർത്തികൾ എന്താകണം? സ്വാഭാവികമാകണം. ആത്മാവ് നിന്നിൽ അധിവസിച്ച്, ആത്മാവ് നിന്നെ ആത്മസ്നാനാനുഭവം തന്ന്, ആത്മ നിറവ് തന്ന്, ആത്മ അഭിഷേകം തന്ന്, ആത്മാവിനെ നിയന്ത്രിച്ച് നിന്നെ നടത്തുകയാണെങ്കിൽ ആത്മാവിന്റെ ഫലം സ്വാഭാവികമായിട്ട് അങ്ങോട്ടാകും. എല്ലാവരും മനസ്സിലാക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കാൻ ആരും പറയണ്ട. അവർ ദൈവത്തെ സ്തുതിക്കും. ഞാൻ സാധാരണ പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചാട്ടെന്ന് ഞാൻ പറയാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചോണ്ട് ഒരു പ്രയോജനവും. പ്രയോജനം ഇങ്ങനെ അങ്ങ് ഇരിക്കുമ്പോ ചിലപ്പം ഒന്ന് സ്തുതിച്ചതെന്നൊക്കെ പറയേണ്ടി വരുന്നു. ചിലപ്പം ഇങ്ങനെ അങ്ങ് ഉറങ്ങി കാണണോ എന്നൊന്ന് ഒന്ന് നോക്കാനായിട്ടായിരിക്കാം ചിലപ്പോൾ. പ്രിയപ്പെട്ട ഒരു ഇഷ്ടം ഒരു ഉദാഹരണം പറഞ്ഞതാ, സൽപ്രവർത്തികൾ ആത്മാവിന്റെ ഫലം. അത് ഫലമാണ്, അത് പ്രവർത്തിച്ച് എക്സസൈസ് നടക്കുന്നതല്ല, അത് സ്വാഭാവികമാകണം. അതാണ് ഉണർവിന്റെ ലക്ഷണം. സ്തോത്രം. പകൽ സമയത്തുള്ള പോലെ മര്യാദയായി നടക്കണം. രാത്രിയാണെങ്കിലും നമ്മൾ മര്യാദയാണ്. സ്തോത്രം. ഈ ലോകം മുഴുവൻ അവഷളത്വത്തിൽ പോകുമ്പോൾ നമ്മൾ ദൈവകൃപയില. അതാണ് ലോകത്തിന് അനുരൂപം. അവർക്ക് പകല, അവർക്ക് രാത്രി. സത്യത്തിൽ രാത്രിയാണ്. അതാണ് ദൈവം നമ്മൾ അവർ ചെയ്യുന്നത് പറയാൻ പോലും ലജ്ജയാവും. അയ്യോ, ചിലതൊക്കെ കേട്ടാൽ ലജ്ജ തോന്നും. അത്ര നീചമായ പ്രവൃത്തികളാണ്, നീചമായ പ്രവൃത്തികൾ. സ്വർഗ വിവാഹം, രണ്ടുപേരും കൂടി ഞങ്ങൾ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് നാടനില്ലേ, കോടതി പോകാൻ. പറയാൻ ലജ്ജയായ, ലജ്ജയായ അവർക്ക് മാനം തോന്നുന്ന ഗതികൾ, ഇരുട്ടിന്റെ പ്രവൃത്തികൾ. വെളിച്ചത്തിന് ആയുധവർഗം ധരിക്കണം. ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് സ്തോത്രം ഞങ്ങളെ തന്നെ ദൈവത്തിന് ശുശ്രൂഷന്മാരെ കാണിക്കുന്നുവെന്ന് 2 കൊരിന്ത്യർ 6:3-10 ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അതൊക്കെ വായിച്ച് 7 വാക്യത്തെ കുറിച്ചൊക്കെ വിശദീകരിച്ച കൊള്ളാവുന്നുണ്ടെങ്കിലും ഞാൻ അതിനിപ്പോൾ മുതിരുന്നില്ല, സമയം വളരെ കടന്നു പോകുന്നല്ലോ. സ്തോത്രം. നമ്മുടെ ആയുധങ്ങൾ നീതിയുടേതാണ്. നന്മയാലാണ് തിന്മയെ ജയിക്കണത്. 12:21 നമ്മൾ അത് കണ്ടതാണ്. സ്തോത്രം. ഇടത്തും വലത്തും നീ വാക്യം ഒന്ന് വായിച്ചേക്കാമോ? 2 കൊരിന്ത്യർ 6 3-10 ഭാഗം വേഗം വായിച്ചാ, വേഗം വായിച്ചാ, വാക്യം വായിച്ച. ആ വായിച്ചോളൂ. ഇടത്തും വലത്തും ആ നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽക്കീർത്തികളും അനുഭവിച്ചു. ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ. കേട്ടോ, ആരും അറിയാത്തവരെന്നിട്ട് എല്ലാവരും നല്ലവണ്ണം അറിയുന്നു. വായിച്ചു. മരിക്കുന്നവരെങ്കിലും ജീവിക്കുന്നു. വായിച്ചു. ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്ത. കേട്ടോ, ദുഃഖിതരാണെങ്കിലും എപ്പോഴും. സ്തോത്രം. കേട്ടോ, 10 വാക്യം വരെ ആയോ? അതാണ്. ദരിദ്രരെങ്കിലും പലരെയും വളരാക്കും. ഓ, സ്തോത്രം. ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം, ലോകത്തിനെല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. നമുക്ക് ഇവിടെ ഒന്നുമില്ലെങ്കിലും എല്ലാം കൈവശമുള്ളവരായി. ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചു. ഇടത്തായാലും നീതിയുടെ ആയുധമാണ്, വലത്തായാലും നീതിയുടെ. സ്തോത്രം. നീതിയുടെ ആയുധങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽക്കീർത്തികളും ഇതൊക്കെ സഹിച്ചും. സ്തോത്രം. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുന്നവരായിരിക്കാം. അതാണ് സ്തോത്രം പരിശുദ്ധാത്മ നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക. സമയം രാത്രിയാണെങ്കിലും നമ്മൾ പകൽ സമയത്ത് എന്ന പോലെ നടക്കുക. ലോകത്തിൽ സ്വർഗീയന്മാരായി ജീവിക്കുക എന്ന അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ ബുദ്ധിമുട്ട്. ലോകത്തിൽ ആരായിട്ട് ജീവിക്കണം? സ്വർഗീയന്മാരായിട്ട് ജീവിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കുക. ഇരുളിൽ വെളിച്ചത്തിലുള്ളവരായിരിക്കാം. നമ്മൾ ഇരുളിലാണ് ജീവിക്കുന്നതെങ്കിൽ വെളിച്ചത്തിലുള്ളവരായി നമുക്ക് ജീവിക്കാം. സ്തോത്രം. ഇപ്പോ 4-ത്തെ വാക്യത്തെ അല്പം വിശദീകരിക്കേണ്ടതുണ്ടെന്ന് അറിയാം. ഞാൻ പറയാം. യേശു ക്രിസ്തുനെ തന്നെ നമ്മൾ ധരിച്ചുകൊള്ളാൻ അവിടെ പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുനെ തന്നെ ധരിച്ചുകൊള്ളി. യേശു ക്രിസ്തുനെ നമ്മൾ ധരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഗലാത്യർ 3:27 സ്നാനത്തിൽ ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സ്നാനത്ത് നമ്മൾ ആരെ ധരിച്ചിരിക്കുക? ക്രിസ്തുവിനെ. ഗലാത്യർ 3:27 അപ്പൊ പിന്നെ നമ്മൾ ധരിക്കാൻ സ്നാനപ്പെട്ടവരോടാ പറയുന്നത്. എന്തോ പറയുന്നത്? ക്രിസ്തുവിനെ ധരിച്ചു. അതെങ്ങനെ ശരിയാകുന്നത്? അത് പറയാം. സ്തോത്രം. നമ്മളത് ചിന്തിച്ചാണ്. ആ സ്നാനം എന്ന് പറഞ്ഞ ഒരു ലീഗൽ ഡെത്ത് പോലെയാണ്. ഓർക്കുന്നുണ്ടോ? ഞാൻ അത് വിശദീകരിച്ചാ ഇവിടെ. ലീഗൽ ഡെത്ത് പോലെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മോറൽ ഡെത്ത് എന്ന് ഉണ്ടായിരിക്കണം. ആ ലീഗൽ ഡെത്ത്, ആ പാപത്തിന് മരിക്കുന്ന ആ അനുഭവം, പഴയ പാപപ്രകൃതത്തിന് മരിക്കുന്ന അനുഭവം, അതിൽ ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിച്ച് ആ മരണത്തിൽ പങ്കാളിയാകുന്ന അനുഗ്രഹീതമായ ആ ഏൽപ്പിച്ചു കൊടുക്കലായിട്ടാണ് സ്നാനം. അതിൽ നമ്മൾ കർത്താവിനെ അനുസരിക്കും. കർത്താവിനെ ധരിച്ചു. പഴയതിന് മരിച്ചു കഴിയുമ്പോൾ പുതിയതിനെ ഒന്ന് ധരിക്കണം കേട്ടോ. സോ അത് കർത്താവിനെ ധരിച്ചു. സോ അത് കഴിഞ്ഞ് പിന്നെ മോറൽ ഡെത്ത്, അനുദിന ജീവിതത്തിൽ ആ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടവരെ പോലെ നമ്മൾ എന്ത് ചെയ്തോണം, ജീവിച്ചോണ്ടിരിക്കുക, ജീവിച്ചോണ്ടിരിക്കുക. അതാണ് അപ്പോൾ അന്ന് സ്നാനത്തിൽ കർത്താവ് ചെയ്തു ധരിച്ചു, പിന്നെയും അത് ലീഗൽ ഡെത്തിൽ ധരിച്ചു. ഇപ്പോൾ മോറൽ ഡെത്തിൽ നമ്മൾ പിന്നെയും കർത്താവിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ധരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സ്തോത്രം. അനുദിന ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവം ധരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. പ്രായോഗിക ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്വഭാവം ധരിക്കുക. സ്തോത്രം. എഫ് എസ് ലേഖനം 4:22-24 വരെയുള്ള വാക്യത്തിൽ സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുകയായിരുന്നു. കൊലോസ്തരം 3:10 പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതു മനുഷ്യനെ ധരിക്കുക എന്ന് നമ്മൾ കാണുന്നുണ്ട്. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ, ഇതുപോലൊരു വലിയ എന്റെ തല പോലെ വലിയൊരു തല, അതിനേക്കാൾ വലിയൊരു തല, നമുക്കുള്ളതിനേക്കാളും വലിയൊരു രണ്ട് കണ്ണ്, ഇങ്ങനെയൊക്കെയല്ല, അങ്ങനല്ല. സ്തോത്രം. പിന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീതി, വിശുദ്ധി, പരിജ്ഞാനം, തേജസ് എന്നീ ആന്തരിക പ്രകൃതത്തിലാണ് ദൈവം നമുക്ക് ദൈവാനുരൂപത തന്നിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവം ധരിക്കാൻ, വ്യക്തമായി വിശ്വസിക്കട്ടെ, ക്രിസ്തുവിനെ ധരിക്കാൻ, ക്രിസ്തുവിനെ ഈ സ്വഭാവം നീതി, വിശുദ്ധി, പരിജ്ഞാനം, തേജസ്, സ്തോത്രം, അവ ധരിക്കുക. ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ ഇവ നമ്മൾ പ്രാപിക്കുന്നു. തേജസിന്റെ പൂർണ്ണത കർത്താവിന്റെ ഓരോരിക്കൽ നമ്മൾ പ്രാപിക്കും. സ്തോത്രം. ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുക ജഡത്തിനായി, ജഡത്തിനായി എന്നുള്ളതിന് സാർഗെന്നാണ് മൂല പദം. അതിന്റെ അർത്ഥം സ്വാർത്ഥപരമായ സ്വഭാവത്തിൽ മുൻപോട്ട് പോകരുതെന്ന്. കാരണം കൊലോസ്തരം 3:1-4 വരെയുള്ള ഭാഗത്ത് നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തിരിക്കുന്നു, ക്രിസ്തു ദൈവത്തെ വരച്ച ഭാഗത്തിരിക്കുന്നതായ ഉയരത്തിലുള്ളത് അന്വേഷിച്ചു, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതന്നെ ചിന്തിച്ചു. പ്രിയപ്പെട്ടവരെ, സ്വർഗീയമായ ചിന്ത നമ്മളിലുണ്ടാകും, ഭൗമികമായ ചിന്തയിൽ നമ്മൾ കുരുങ്ങരുത്. എപ്പോഴും സ്വർഗീയമായ ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഭൗമിക വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. വിചാരമുള്ളവരായിരിക്കണം, പിന്നെ എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. വി ഷുഡ് നോട്ട് ബി കൺസേൺഡ് അബൌട്ട് ഇറ്റ്, ബട്ട് വി ഷുഡ് കെയർ ഫോർ അവർ ഫിസിക്കൽ നീഡ്സ് ആൻഡ് ദ ഫിസിക്കൽ നീഡ്സ് ആൻഡ് മെറ്റീരിയൽ നീഡ്സ് ഓഫ് ആ പീപ്പിൾ. നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ഒക്കെ മെറ്റീരിയൽ നീഡ്സിന് വേണ്ടി നമ്മൾ കരുതുന്നവരായിരിക്കണം, പക്ഷേ ആകുല ചിന്ത അതാണ്. അപ്പോൾ ജഡത്തിനായി ചിന്തിക്കരുതെന്ന് പറയുമ്പോൾ ഭൗമികമായ ചിന്തയിലേക്ക് മോഹങ്ങൾ വിരചരിക്കും. മോഹങ്ങൾ ജനിക്കുന്ന പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് വരും. അവനേക്കാൾ എക്സൽ ചെയ്യണം, അവനേക്കാൾ എക്സൽ ചെയ്യണം, സ്വാർത്ഥപരമായി അവന് വേണ്ട, എനിക്ക് വേണം, എനിക്ക് നോക്കണേ. വാസ്തവത്തിൽ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകരുത്. ദൈവമക്കൾ പോലും ഞാൻ എനിക്ക് ഒരാൾ സാക്ഷ്യം പറയുന്നത് കേട്ടു, ഞങ്ങളുടെ ഓഫീസിൽ എല്ലാവർക്കും മാരുതിയോ, അന്ന് കുറെ വർഷം നോക്കുമ്പോ മാരുതിയോ ഫിയറ്റോ ഒക്കെ ഉണ്ട്. എനിക്കറിയണ്ടല്ലോ, ഞാൻ ദൈവജനായതുകൊണ്ട് ദൈവം എനിക്ക് പ്രീമിയർ 1.18 എയർ കണ്ടീഷൻഡ് കാറാ ദൈവം തന്നേക്കുന്നത്. അവനേക്കാൾ ഞാൻ എന്നും ബഹസ്റ്റ് നിൽക്കാൻ ദൈവം എനിക്ക് സഹായിച്ചു. ആരുടെയും ഒരു ദൈവവേദന ഒരിക്കലും ആർക്കും കീഴ്പ്പെടുകയില്ല. കൂടെ നിൽക്കുന്നവരെക്കാൾ എപ്പോഴും താൻ മികച്ചവനായിരിക്കും. ഈ ഒരു ചിന്ത പല ആളുകളുടെയും മനസ്സിലുണ്ട്. എന്റെ കൂടെ ഉണ്ടോ? ഞങ്ങളുടെ ചർച്ചിൽ എഞ്ചിനീയർസ്, ഡോക്ടേഴ്സ്, സ്റ്റാൻഡ് അക്കൗണ്ടൻസ്, ബിസിനസ്മാൻ, വലിയ വലിയ ഹൈ ലെവൽ പ്രൊഫഷണൽസ് മാത്രമേ ഉള്ളൂ. കർത്താവിനെ സ്വീകരിച്ച കാലം മുതൽ എനിക്ക് വലിയ വലിയ ഉയർച്ചയാണ്, ഭൗമികമായ നേട്ടമാണ്, ഇങ്ങനെ പറയുന്ന ആളുകൾ. അതെ, ദൈവം നിങ്ങൾക്ക് നേട്ടം തന്നെങ്കിൽ സന്തോഷിക്കുക, ദൈവത്തെ സ്തുതിക്കുക, പക്ഷെ അതിലേക്ക് നിന്റെ ശ്രദ്ധ പോകരുത്. ജഡത്തിനായി ചിന്തിക്കണം, സ്വാർത്ഥപരമായി ചിന്തിക്കണം. ഒരിക്കലും ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുമാറുള്ള മനോഭാവം നമ്മളിൽ ഉണ്ടാകരുത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, തമ്മിൽ ഐക്യമറ്റുള്ളവരായി വലിപ്പം ബാധിക്കാതെ എന്ത് ചെയ്തോണം, എളിയവരോട് ചേർന്നോളൂ, എളിയവരോട് ചേർന്നോളൂ. ഞാൻ പറയുമ്പോൾ നിൽക്കുന്നവരുടെ ദേഷ്യം തോന്നരുത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ കൂടിവരവിന് ഈ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിരുന്ന സഹോദരങ്ങൾക്ക്, നിങ്ങൾ ഇതിനിട്ടിരിക്കുന്നവരെ എമിറേറ്റ് ക്രിസ്ത്യൻ പ്രൊഫഷണൽ ഫോറം ഫോർ ബൈബിൾ സ്റ്റഡി, പക്ഷെ വി ആർ പ്രൊഫഷണൽസ് എന്ന ഒരു ചിന്ത ഒരിക്കലും എന്റെ കൂടെ ഉണ്ടോ? ഉണ്ടാകും. വി ആർ സംബഡി ബെറ്റർ ദാൻ ദി അദേഴ്സ് എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇത് നിങ്ങളെ പ്രൊഫഷണൽസ് ആക്കിയെങ്കിൽ ഇറ്റ്സ് ഫോർ ഗോഡ്സ് ഗ്ലോറി, അത് ദൈവത്തിന്റെ മഹത്വത്തിനാണ്. അത്രയും നിങ്ങൾ എന്ത് ചെയ്തോണം, താഴ്മ ധരിച്ചോ. മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നത്. എളിയവരോട് ചേർന്നു ഒരിക്കലും ജഡപരമായി ലൗകികമായി നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അത് ദൈവത്തിന് പ്രസാദകരം ആവുകയില്ല. മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. വിശ്വസനം വേണമെങ്കിൽ ചോദിക്കാം. ഒരിക്കലും ജഡത്തിനായി നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അവനേക്കാൾ ഞാൻ മെച്ചം എന്ന ചിന്ത നമ്മൾ ഒരിക്കലും ഉണ്ടാകരുത്. സ്തോത്രം. ഇത്രയും മനസ്സിലായ വിശദി 14-ാം അധ്യായം. 14-ാം അധ്യായം വളരെ സൂക്ഷ്മതയോടെ പഠിക്കേണ്ട ഒരു അധ്യായമാണ്. സ്തോത്രം. നമുക്ക് അതിന്റെ പഠനത്തിന് വേണ്ടി മുതിരാം. സ്തോത്രം. റെസ്റ്റ് വേണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. ആർക്കെങ്കിലും റെസ്റ്റ് വേണോ? സ്തോത്രം. ഇന്ന 14-ാം അധ്യായത്തിൽ നമുക്ക് കണക്കാം. സംശയ വിചാരങ്ങളെ വിധിക്കാതെ, ഇത് വേറൊരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകാം, വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളി. ഒരുവനെല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സത്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ തിച്ചരിക്കരുത്, ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തര ദാസനെ വിധിപ്പാൻ നീയാ, അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്ത യജമാനൻ അത്രേ. അവൻ നിൽക്കും താനും, അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ചിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പായി നിൽക്കേണ്ടി വരും. എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്തോത്രം. അത്രയും ഭാഗം നമുക്ക് ആദ്യം ഒന്നെടുക്കാം. സംശയ വിചാരങ്ങളെ വിധിക്കാതെ, ഇതുവരെ പറഞ്ഞു വന്നത് ജനത്തിന് ആ ചിന്തിക്കരുതെന്നെല്ലാം പറഞ്ഞു വന്നേച്ച് ദൈവസഭയിലെ നടപ്പിനെ സംബന്ധിച്ച് തുടർന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവസഭയിലെ നടപ്പ്. സ്തോത്രം. അതിൽ സംശയ വിചാരങ്ങളെ വിധിക്കരുത്. സ്തോത്രം. 12-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും സ്നേഹത്തെ പറ്റിയാണ് പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അറിയാമല്ലോ, ശത്രുക്കളെ സ്നേഹിക്കുക, അന്യോന്യം സ്നേഹിക്കുക, സ്നേഹത്തിന് നമ്മൾ കടക്കാരാണ് നമ്മൾ ഓർക്കുക. ഇനി 14-ാം അധ്യായം അത് കഴിഞ്ഞ് 14-ാം അധ്യായം നമ്മൾ വരുമ്പോൾ ഇനി സ്നേഹപ്രകാരമുള്ള നടപ്പെന്നതാണ് ഇതിന്റെ വിഷയം. സ്തോത്രം. സ്നേഹപ്രകാരമുള്ള നടപ്പാണ് 14-ാം അധ്യായത്തിലെ പ്രധാന വിഷയം. സ്തോത്രം. അതിൽ സംശയ വിചാരങ്ങളെ വിധിക്കരുത്. പ്രിയപ്പെട്ടവരെ, 13-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം ഏറ്റവും ദുരുപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അത് രാഷ്ട്രീയ മണ്ഡലത്തിലാണ് ദുരുപയോഗിക്കപ്പെട്ടതെങ്കിൽ ഈ 14-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ആത്മീക മണ്ഡലത്തിൽ ഏറ്റവും ദുരുപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. എന്താണ് ഈ സംശയ വിചാരങ്ങൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം? രണ്ടു കൂട്ടരെ പറയുന്നു, ബലഹീനൻ, ശക്തൻ. ഈ രണ്ടു കൂട്ടർ ആരാണ് ഈ ബലഹീനൻ, ആരാണ് ഈ ശക്തൻ? ഈ ബലഹീനൻ എന്നൊക്കെ പറയുമ്പോൾ മീൻസ് വിദ്യാഭ്യാസത്തിലോ ബുദ്ധിയിലോ സാമ്പത്തികമായോ ബലഹീനരായവരെയാണോ? അവരെയല്ല. അവരൊക്കെ ആ നിലയിൽ വളരെ ഉന്നതന്മാരായിരിക്കാം. സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസത്തിലൊക്കെ വലിയ ഉന്നതന്മാരായിരിക്കാം. പക്ഷേ സ്തോത്രം, വിശ്വാസത്തിൽ ബലഹീനരെന്ന. എന്താണ് ഈ വിശ്വാസത്തിൽ ബലഹീനർ എന്ന് പറയുന്നതിന്റെ അർത്ഥം? നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാമല്ലോ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്. ഇതിനെ പല നിലകളിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നതിൽ ഏറ്റവും നമുക്ക് സാന്ദർഭികമായും ചേരുന്ന വ്യാഖ്യാനം വേണം നമ്മൾ എടുക്കാൻ. ഈ അധ്യായവും ലേഖനത്തിന്റെ ഭാഗമാണെന്ന് മറക്കരുത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ദൈവത്തോടുള്ള ബന്ധത്തിലും ഉറപ്പിലും സമർപ്പണത്തിലും ചിലർ ബലഹീനരാണ്. അതാണല്ലോ വിശ്വാസം, ദൈവത്തോടുള്ള ബന്ധം, സമർപ്പണം. അത് ഇനി ഞാനിത് കൂടുതൽ വിശദീകരിക്കാം. നേരത്തെ തന്നെ ഈ റോമാലേഖനത്തിൽ കർമ്മമാർഗം, വിശ്വാസമാർഗം എന്നിങ്ങനെ പരസ്പര വിരുദ്ധങ്ങൾ എന്ന നിലയിൽ രണ്ട് മാർഗങ്ങളെ കുറിച്ച് പൗലോസ് ശ്ലീഹ 3:27 പറഞ്ഞല്ലോ. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസം. അപ്പോൾ കർമ്മമാർഗമെന്നും വിശ്വാസമാർഗമെന്നും. സ്തോത്രം. ഇവിടെ താഴെ വരുമ്പോ തന്നെ ബലഹീനന്റെ കാര്യം വരുമ്പോൾ കർമ്മങ്ങളിലേക്ക് തിരിയുന്നവരാണ്. അപ്പോൾ വിശ്വാസത്തിൽ ബലഹീനനായവൻ എന്ത് ചെയ്യും? കർമ്മത്തിലേക്ക് തിരിയും. ന്യായമായിട്ട്. അപ്പോൾ ഈ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇതിനെ പരിഗണിക്കേണ്ടത്. സ്തോത്രം. കണ്ടേ, അപ്പൊ കർമ്മമാർഗം വിശ്വാസമാർഗം പരസ്പര വിരുദ്ധങ്ങളാണ്. അപ്പോൾ വിശ്വാസത്തിൽ ബലഹീനരെന്നാൽ കർമാചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും പൂർണമായി സ്വാതന്ത്ര്യം പ്രാപിക്കാത്തവർ എന്നാണ് ആശയം. തൊട്ടാൾ കാണുന്നുണ്ടല്ലോ, കുറച്ചുപേര് ചിലത് തിന്നുന്ന കാര്യത്തില്, ചില ദിവസങ്ങളെ ആചരിക്കുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ പ്രാധാന്യം കൊടുക്കുക. അപ്പൊ കർമ്മങ്ങളാൽ, അവിടെ കർമ്മങ്ങൾ അവർ പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ല. കർമ്മമാർഗത്തിൽ നിന്ന് പൂർണ്ണമായും മോചനം പ്രാപിക്കാത്ത ഒരു കൂട്ടം ആളുകൾ. സ്തോത്രം. പ്രധാനമായിട്ടും ഇത് യഹൂദ മതത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നവർ തന്നെ ആയിരിക്കാനാണ് സാധ്യത. നമുക്കറിയാമല്ലോ, റോമാസഭയിൽ രണ്ടു കൂട്ടരും ഉണ്ടായിരുന്നു, ജാതികളും ഉണ്ടായിരുന്നു, യഹൂദന്മാരും ഉണ്ടായിരുന്നു. രണ്ടു കൂട്ടരും വിശ്വാസത്താൽ ദൈവസഭയിലെ അംഗങ്ങളായവരുണ്ട്. ഈ രണ്ടു കൂട്ടരും ഇതിലെ അംഗങ്ങളായിരിക്കുമ്പോൾ ഈ യഹൂദ മതത്തിൽ നിന്ന് വന്ന ആളുകൾ, അവർക്ക് പഴയ ചില കർമ്മങ്ങളും ആചാരങ്ങളും വിടാൻ ഒരു മനസ്സും ഇല്ല. അതും കൂടി ഇങ്ങോട്ട്, അപ്പൊ അവര് വിശ്വാസ മാർഗത്തോടെ 100% അങ്ങ് ഇഴുകി ചേർന്നില്ല. അപ്പൊ വിശ്വാസത്തിൽ ബലഹീനരായതുകൊണ്ട് കർമ്മത്തിൽ ഒരു ഇത്തിരി പോവുകയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായത് വിശ്വസിക്കട്ടെ. ഇതാണ് ആ ഭാഗത്ത് നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ആശയം. സ്തോത്രം. തുടർന്നുള്ള വിവരണവും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഭക്ഷ്യ നിയമങ്ങളും ദിവസങ്ങളുടെ ആചരണവുമാണ് ഈ ലേഖനത്തിലെ പ്രധാനമായ വിഷയം. റോമിലെ സഭയിൽ ജാതികളിൽ നിന്ന് വന്നവരും യഹൂദ മതത്തിൽ നിന്ന് വന്നവരുമായ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ശേഷവും ന്യായപ്രമാണത്തിലെ ഭക്ഷ്യ നിയമങ്ങൾ ആചരിക്കുന്നത് യഹൂദ ക്രിസ്ത്യാനികൾക്ക് നിർബന്ധമായിരുന്നു. കോഷർ മീറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ കോഷർ അവരുടെ അവരുടെ ഈ യഹൂദന്മാർക്ക് കഴിക്കാൻ അവര് അംഗീകരിക്കുന്ന മാംസത്തിന് അവർ പറയുന്ന പേര് കോഷർ മീറ്റ് എന്നാണ്. കോഷർ മീറ്റ്, കോഷർ മീറ്റ് എന്ന് പറഞ്ഞാൽ അത് ചില പ്രത്യേക ചിട്ടവട്ടങ്ങളാൽ വേണം അത് കൊല്ലേണ്ടത്. അറിയാമല്ലോ, ഈ ജെറുസലേം കൗൺസിലിൽ നിന്ന് മീൻസ് യാക്കോബ് മീൻസ് ചെയർ ചെയ്യുന്ന ആ കൗൺസിലിൽ ജാതികൾക്കൊരു ലേഖനം എഴുതി കൊടുക്കുന്ന കൂട്ടത്തിൽ അവിടെ പറഞ്ഞല്ലോ, രക്തം, ശ്വാസം മുട്ടി ചത്തത്, വിഗ്രഹാർപ്പണം എന്നിവ ഒഴിഞ്ഞിരിക്കണം. അപ്പം രക്തം, ശ്വാസം മുട്ടി ചത്തത് എന്നൊക്കെ പറയുമ്പോൾ യഹൂദന്മാരുടെ ന്യായപ്രമാണ പ്രകാരം ഒരു കാരണവശാലും രക്തം ഭക്ഷിക്കാൻ പാടില്ല. പിന്നെ ശ്വാസം മുട്ടി ചത്തത് ആകുമ്പോൾ രക്തം അതിനകത്ത്, അത് പിന്നെ പിൽക്കാല റബിമാരുണ്ടാക്കിയതാ. മൃഗത്തെ കൊല്ലുമ്പോൾ ഇപ്പം ഇന്നലെയാണെങ്കിൽ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാലോ, 10 പേരുടെ ആയമുണ്ട് ഒരു കാളയ്ക്ക്. 10 പേരുടെ ആയമുള്ള ഈ കാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. പിന്നെ ഇവൻ എങ്ങനെ കൊല്ലുന്നത്? ബുദ്ധി ഉപയോഗിച്ചാണ്, നമ്മുടെ ആളുകൾ ബുദ്ധി ഉപയോഗിച്ച് അവരെ കാല് പറിച്ചങ്ങനെ കൊണ്ടുവരുമ്പം രണ്ടുപേര് വടവും പിടിച്ചോണ്ട് ഇങ്ങനെ അങ്ങോട്ട് നിന്നിട്ട് വടവും ഇങ്ങനെ അങ്ങോട്ട് പോക്കും, ഒരു ഇത് ചേർത്ത് ഓടി വരുന്ന കാളുടെ കാല് അതെ കുരുങ്ങിട്ട് അത് വീഴുന്ന വീഴ്ച ആ കാലുകൊണ്ട് തന്നെ അവന്റെ കാലങ്ങ് കുരുക്കി അങ്ങനെയൊക്കെയാ. എന്നിട്ട് പിന്നെ പലപ്പോഴും ഇപ്പൊ ചെയ്യുന്നത് ശ്വാസം മുട്ടിച്ചേക്കും, ഒരു വലിയ പ്ലാസ്റ്റിക് കൊണ്ട് മുഖം അങ്ങ് മൂടിക്കിട്ടും, പരവേഷം പിടിച്ച് വെപ്രാളം പിടിച്ച് ശ്വാസം മുട്ടി അങ്ങ് ചാകും. ഇപ്പൊ അങ്ങനെ ഈ കാര്യം എന്താ പറയാ, അങ്ങനെ ചത്ത് അവിടെ കുറെ നേരം ഇട്ടിരിക്കും. ഇട്ടിരിക്കുമ്പോ ഈ ബ്ലഡിലെ കുറെ ഭാഗം കൂടി ഈ രക്തത്തിലേക്ക്, ഈ മാംസത്തിലേക്ക് അങ്ങ് ചേരും. ചേർന്ന് ഈ മാംസം നല്ല തൂക്കം കിട്ടും, തൂക്കിയല്ലേ കൊടുക്കും, അങ്ങനെ കൊല്ലും. യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. കാര്യം ഇങ്ങനെ വന്നാൽ ഈ മാംസത്തിനകത്ത് രക്തം കടക്കും, രക്തം മാംസം അതാ സ്ഥലങ്ങളിൽ നിൽക്കുന്ന പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ പോകും. എന്നാൽ കഴുത്ത് അറുത്ത് കൊല്ലുകയാണെങ്കിൽ ഈ ബ്ലഡ് അങ്ങ് ഒഴുകി പോകും, മാംസത്തിൽ നിന്ന് ബ്ലഡ് എല്ലാം അങ്ങ് ഒഴുകി പോകും. അപ്പോൾ ബ്ലഡ് ഒട്ടും മാംസത്തിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവർക്ക് പ്രത്യേക നിയമങ്ങളായിരുന്നു, കഴുത്ത് അറുത്ത് കുറെ സമയം അതിനെ ഇട്ടേക്കണം. എന്തിനാ? ബ്ലഡ് എല്ലാം ഊസ് ഔട്ട് ചെയ്ത് പോകാനായി, ബ്ലഡ് ഊസ് ഔട്ട് ചെയ്ത് പോകാനായി. അങ്ങനെയൊക്കെ പ്രത്യേക ചടങ്ങുകളുണ്ടായിരുന്നു, ചിട്ടവട്ടങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നിയമിക്കപ്പെട്ട രീതിയിൽ കൊല്ലപ്പെട്ട മൃഗത്തിന്റെ മാംസം മാത്രമേ അവരെ ഭക്ഷിക്കുള്ളൂ. അങ്ങനെ നിയമാനുസൃതമായി കൊല്ലപ്പെട്ട മൃഗത്തിന്റെ മാംസത്തിന് അവർ പറഞ്ഞിരുന്ന പേരാണ് കോഷർ മീറ്റ് എന്ന് പറഞ്ഞിരുന്നത്. അത് ചന്ത കിട്ടാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇവര് തിന്നത്തില്ല. മനസ്സിലല്ലോ, സസ്യാധിപത്യം വെജിറ്റേറിയൻസ് ആയതുകൊണ്ടല്ല, സസ്യകുക്കികളായതുകൊണ്ട്. പട്ടരെ മാംസം തിന്നാത്തോട് അവനാരാ? വെജിറ്റേറിയൻ ആയതുകൊണ്ട്. എന്നാ ഇവര് മാംസം തിന്നാത്ത വെജിറ്റേറിയൻ ആയതുകൊണ്ടല്ല, പിന്നെ കോഷർ മീറ്റ് കിട്ടാത്തത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ആചാരം, കർമാചാരങ്ങളിലെ ആ അനുഷ്ഠാനം ഇപ്പോഴും ഇവൻ കൊണ്ട് നടക്കുകയാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. അപ്പൊ അതാണ് പഴയതിൽ നിന്ന് ഇത് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഈ ഭക്ഷണത്തിൽ ഇവിടെ നമ്മൾ പല കാര്യങ്ങൾ ഇതിനെ കുറിച്ച് ചിന്തിക്കാനുണ്ട്. പ്രവർത്തന പുസ്തകം 15:20, 21, 28 വാക്യങ്ങൾ, ഈ വാക്യങ്ങളൊക്കെ വായിച്ചാൽ, 15:5 ഈ വാക്യങ്ങളൊക്കെ വായിച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം ജെറുസലേം കൗൺസിലിൽ നിന്ന് കൊടുക്കുന്ന ആ നിർദ്ദേശങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കാണാം.
അതെ, അങ്ങനെ വരുമ്പോ ഈ അവിടെ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുതെന്നുണ്ടല്ലോ, എവിടാ പ്രവർത്തന പുസ്തകത്തിലുണ്ടല്ലോ. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ കൊരിന്തർക്കരുത് ഒന്നാം ലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ ഈ വിഷയം പിന്നെയും കൈകാര്യം ചെയ്യുന്നു. അപ്പൊ കൊരിന്തർക്കരുത് ഒന്നാം ലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ വിഗ്രഹാർപ്പിതം തിന്നാൻ അനുവാദം കൊടുക്കുന്ന രീതിയിലാണ് പൗലോസ് അവിടെ പറയുന്നത് അല്ലേ? അതല്ലേ നീ എന്നാ കൂട്ട സഹോദരന്റെ മനസാക്ഷിയെ ദുഃഖിപ്പിക്കുന്നതിനാൽ നീ അതൊഴിഞ്ഞ് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും സ്വതവെ മലിനം അല്ല. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെയും അതിന്റെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ അതിനുള്ള ഒരു 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 പ്രഖ്യാപനവും ലേഖനത്തിൽ അതിന്റെ വിശദീകരണവും കൊടുത്തിരിക്കുക. ഇവ രണ്ടും കോൺട്രഡിക്ട് ചെയ്യുകയല്ല, പിന്നെ കോംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഇവിടെ അതിന്റെ പ്രഖ്യാപനവും പ്രവർത്തന പുസ്തകത്തിന്റെ പ്രഖ്യാപനവും എന്നാൽ ലേഖനത്തിൽ വരുമ്പോൾ അതിന്റെ വിശദീകരണവുമാണ്. വിശദീകരണവുമാണ് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ആരും അയ്യോ ഇത് അമ്പലത്തിലേതാണ് അത് ഇനി തിന്നാല് രാജ് കയറുമെന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ ഇടയിൽ ഇന്ന് ഇത് പ്രായോഗിക ക്രിസ്ത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ കൈവശം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? ഛർദിപ്പിക്കുന്നു, ഹോളി വോമിറ്റിംഗ് എന്നും പറഞ്ഞൊരു പരിപാടി, ഈ കൈവശം അറക്കുന്ന പരിപാടി. ആരോ പറഞ്ഞു വെള്ളവും എണ്ണയും കൂടെ വാട്ട വെള്ളവും എണ്ണയും കൂടെ കൂട്ടി കലർത്തി കുടിക്കാൻ കൊടുത്ത് ഛർദിപ്പിക്കുന്നത് കേട്ടിട്ടില്ലേ? ഇവിടെ ഇവിടെയൊന്നും ഇല്ലേ അങ്ങനെ? അത് നാട്ടിലേ ഉള്ളോ? നിങ്ങൾ കാണാത്ത എവിടൊക്കെ നടക്കുന്നു നോടയമ്പുരാൻ അറിയാം. ഹോളി വോമിറ്റിംഗ് ബക്കറ്റ് മിനിസ്ട്രി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അയ്യോ പിന്നെ ഇല്ലാതെ വരും. ഏ പിന്നെ രക്ഷപ്പെട്ടു കോർഫക്കാൻ വരെ വരികയല്ലാത്ത കോർഫക്കാനിൽ അവര് ഭാഗ്യമാണ്. ഒരു ചെറിയൊരു കൂട്ടം ദൂരെ അവര് അവിടെ അങ്ങനെയുള്ളതൊന്നും ഇതൊക്കെ ഈ സിറ്റി കേന്ദ്രീകരിച്ചൊക്കെ പരിപാടികളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കൈവശം എന്ന് പറയുന്നത് അത് ഉള്ളതല്ലയോ ഉപദേശി? അതുള്ളതല്ലയോ? അച്ഛാ അതുള്ളതാന്ന് പറയുന്നത് പോലും ഒരു വിചിത്രം. ഞാൻ ചോദിക്കട്ടെ, ആ ജ്ഞാനികളുടെ ഇങ്ങനെ അതും അവരുടെ ചിന്താമണ്ഡലത്തിലാണ് അതിന്റെ കുഴപ്പം പറ്റുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു പിതാവ് പായസത്തിനകത്ത് വെച്ച് വിഴുങ്ങാൻ നോക്കൂ. അതങ്ങനെ നോക്കുന്നെ അന്നത്തെ ഇവര് പറഞ്ഞ ഇറച്ചിക്കറിക്ക് അത് ചാലിച്ചിട്ടുണ്ടായിരുന്നു. സഹോദരങ്ങൾ ഇത് രണ്ടും രണ്ട് മണ്ഡലം. ഈ ഭക്ഷണം നമ്മുടെ ശരീരമണ്ഡലത്തിലോട്ട് ചെല്ലുന്നു, അത് വേറെ ചെയ്തു പോകുന്നു. ഈ ഭൂതബാധ എന്ന് പറയുന്നുണ്ടല്ലോ ശരീരമണ്ഡലത്തിലല്ല, അത് ദേഹിയുടെ മണ്ഡലത്തിലായി ബാധ ഉണ്ടാകും. രണ്ടും രണ്ട് മണ്ഡലമാണ്, രണ്ടും രണ്ട് മണ്ഡലമാണ്. ഇവിടെ ഒരു ഈ ഭൂതങ്ങളുടെ ബലി, അപ്പൊ ഭൂതങ്ങളുടെ ബലി പുസ്തകത്തിലുണ്ടല്ലോ. ആ ഭൂതങ്ങളുടെ ബലിയുണ്ട്. ഭൂതങ്ങളുടെ ബലി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, ദൈവമുൻപാകെ നിർമ്മല ഹൃദയത്തോടും ശുദ്ധമനസാക്ഷിയോടും കൂടി സ്തോത്രം ചെയ്ത് കഴിക്കാൻ മേലാത്തതെല്ലാം ഭൂതങ്ങളുടെ ബലിയാ. വ്യക്തമായില്ലായിരിക്കും, ഒന്നുകൂടെ പറയാം. കൈക്കൂലി മേടിച്ച കാശ് കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണം, മനസ്സിലായില്ലേ? അത് ഭൂതങ്ങളുടെ ബലിയാ. ഹൃദയ നിർമ്മലതയോടെ നല്ല മനസാക്ഷിയോടെ അതിന് സ്തോത്രം പറയാൻ ഒക്കൂ. ഒക്കൂ, ഒക്കത്തില്ല, ഒരിക്കലും ഒക്കത്തില്ല. അതിലൂടെ ആ വിചാരി വരുന്നത് മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. കള്ളത്തരം കാണിക്കും, പിശാചിന്റെ അവനിഷ്ടപ്പെട്ട രീതിയിൽ വ്യാജമായി നേടിയത് പിശാചിന്റെ ഒരു അവകാശം പറയുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. ക്ഷേത്രത്തിൽ നിന്ന് കേട്ടെ, പ്രസാദമാണെന്ന് നമ്മൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ കൊണ്ടുതന്നയാള് ഇത് ഞാൻ പോയപ്പോ കൊണ്ടുവന്നാ, നിങ്ങൾ കഴിക്കുകയല്ലായിരിക്കും പിന്നെ. എന്നാലും അതിനെന്താ, ദൈവമേ നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ, എന്റെ ശരീരത്തിന്റെ സന്താനത്തിന് വേണ്ടി ഉണ്ടാക്കിയ കടലമാവും പഞ്ചസാരയും എണ്ണയും ഒക്കെയാ കർത്താവേ സ്തോത്രം. ഇത് തൃക്കൈകളിലോട്ട് തരുന്നു അപ്പച്ചൻ, ഇത് തൃക്കൈയിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കട്ടെ, ഇതൊന്ന് ശുദ്ധീകരിച്ച് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പവും ഞാൻ സ്തോത്രം ചെയ്തില്ലേ? സർവലോകം ദുഷ്ടന്റെ അതിനില്ല, സർവലോകം ദുഷ്ടന്റെ ഇതല്ലേ എന്റെ വിലയിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് തന്നെ പറഞ്ഞില്ലേ കർത്താവിനോട്? നീ ബലഹീന വിശ്വാസിയെങ്കിൽ, മനസാക്ഷിതൊരു ബലഹീനത ഉണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിവേദ്യമാണെന്ന് അറിഞ്ഞാലും അതല്ലേ വിഗ്രഹം. വായിച്ചു 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 ഞാൻ കോശം വിടാന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി പറയേണ്ടി വരും. ഒന്ന് 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 വരുന്ന എട്ടാം ധ്യാനം. ആ എട്ടാം ധ്യാനം നിർത്താം. ആ വായിച്ച വായിച്ച വായിച്ച
പല ദേവന്മാർക്കും പല കർത്താക്കന്മാരും ഉണ്ടെങ്കിലും പറഞ്ഞല്ലോ, എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന പേരുള്ളവർ ഉണ്ടെന്നുവരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവർ സകലത്തിനും കാരണഭൂതരും ആ നന്നായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക ഭർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന് സകലവും അവൻ മുഖാന്തരം നാമം ആകുന്നു. എന്നാൽ എല്ലാവരും ഈ അറിയില്ല. ചിലർ ഇന്ന് വരെ വിഗ്രഹപരിചയം ഹേതുവായി വിഗ്രഹാർത്ഥം എന്ന് വിളിച്ചിരുന്നു. അവരുടെ മനസ്സാക്ഷി ബലഹീനമാകയാൽ ശുദ്ധമായി തീരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. പിന്നെ ഞാൻ
നഷ്ടമില്ല
ആദായവുമില്ലാർക്ക് യാതൊരു തടക്കിലായി വരാതിരിക്കാൻ
നോക്കും.
അറിവുള്ളതായി ക്ഷേത്രത്തിൽ
അവരുടെ
മനസ്സാക്ഷി വിഗ്രഹത്തിൽ വരുത്തുവാൻ തക്കവണ്ണം
ഉറക്കയില്ലയോ അടുത്ത വാക്യം കൂടി. ആകയാൽ ഏതുമില്ല. പക്ഷേ നമ്മുടെ വിചാരം ഈ വിഗ്രഹത്തോട് മുഴുവൻ കൊണ്ടുകൊണ്ട് വെച്ചേച്ച് ഇനി പോരുക. അതിനകത്ത് എന്തെങ്കിലും പൂജകളോ കർമ്മങ്ങളോ ചൊല്ലോ ചൊലുത്തോ വെള്ളം തളിക്കുകയോ പരിപാടി ഏതാണ്ടോ ഒക്കെ അവൻ കാണിക്കും. ഇതുകൊണ്ട് ഏതെന്തേലും അതിനകത്ത് എന്തെങ്കിലും ദോഷം ചെലുത്താൻ ഇവനെ കൊണ്ട് ഒക്കുമെന്നാണോ നമ്മുടെ വിചാരം? പറഞ്ഞു കടകളിൽ ചെല്ലണം. കടകളിലെ മുഴുവൻ സ്റ്റോക്കും അവർ പൂട്ടിട്ടാ പലപ്പോഴും വിൽക്കുന്നത് അല്ലേ? അപ്പൊ അതിന്റെ മേൽ കൂടുതൽ വിൽക്കുന്നു. കൂടുതൽ വിൽക്കുമ്പോ അപ്പം അവിടെ ചെന്ന് മേടിക്കുന്നവനെല്ലാം ആ സ്വാധീനതയിലാവുന്നില്ലേ? പണം കൊടുത്ത് വാങ്ങിക്കുന്നോണ്ട് കുഴപ്പമില്ല. എന്നാൽ നമ്മുടെ ഒരു സ്നേഹിതൻ, നമ്മളോട് വളരെ അടുത്ത ഒരു സ്നേഹിതൻ, അവന് ഇത് കൊണ്ടുവരുന്നു. ഇത് കൊണ്ടുവരുമ്പം ഇവൻ നാട്ടിൽ നിന്ന് വന്നപ്പോ ഇവന്റെ വീട്ടിൽ കെട്ടുമുറുക്കും പൂജ ഉണ്ടായിരുന്നു. വീട്ടിൽ ഒരു പാക്കറ്റ് ഉപ്പേരി കൊണ്ടുവന്നു. മനസ്സിലാവുന്നുണ്ടോ? കൊണ്ടുവന്നപ്പോ നമ്മളോട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇത് അവിടെ പൂജിച്ചതായിരിക്കാം, ഇത് പൂജിച്ചതാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് തിന്നാൽ നമുക്കത് ശങ്കാവശമാകും, നമുക്കത് കുഴപ്പമുണ്ടാകും. ഇത് സ്തോത്രം പറഞ്ഞ് ഭൂമിയിൽ എന്തായാലും എന്തേ ചെയ്യാൻ പാടുള്ളൂ? സ്തോത്രം പറഞ്ഞിട്ട് അനുഭവിക്കാൻ പാടുള്ളൂ. ആയിക്കോട്ടെ, പറഞ്ഞാട്ടെ. നാട്ടില് പ്രസാദം അരവണ. അതെ, ശ്രദ്ധിക്കുക. ഈ സഹോദരൻ നമ്മൾ ദൈവവൈദ്യനാണെന്നുള്ള അവിടെ അറിയിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായി അവർ കൊണ്ട് തരികയില്ല. സ്നേഹബന്ധത്തിൽ അവർ കൊണ്ട് തന്നാൽ കൊടുത്താണ് ആ വ്യക്തിയോട് ഇത് നമ്മൾ ഭക്ഷിക്കുന്നു എന്നത് അവനും നമ്മളും ഒരു ദൈവത്തെ ആ സേവിക്കുന്നതെന്നുള്ള ചിന്ത അവനിൽ വരുത്തിക്കൂട്ടി അത് സുവിശേഷീകരണത്തിന് തടസ്സമാകുമെങ്കിൽ ആ ചിന്തയിൽ നമ്മൾ ആ ചിന്ത കൊണ്ട് അവനെ നേടേണ്ടതിന്, അവനോട് സുവിശേഷം പറയുന്നത് തടസ്സമാകാതിരിക്കേണ്ടതിന് അത് കഴിക്കരുത്. അവനോട് പറയണം, ബ്രദറെ ഞാനിത് കഴിക്കില്ല എന്ന് പറയണം. അല്ലാതെ അവനോട് അതിന് മേടിച്ചേച്ച് കളഞ്ഞാൽ കഴിച്ചെന്ന് അവൻ ചിന്തിക്കും. പക്ഷെ ആള് എന്താ ചെയ്യുന്ന അറിയാം, അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചേച്ച് അപ്പൊ അത് കളയുന്നത് അവനെ കരുതിയുമല്ല ഒന്നുമല്ല, ഇതിനകത്തേണ്ട കുഴപ്പമുണ്ട്, ഇത് എനിക്ക് ദോഷം ചെയ്യുന്ന ചിന്ത കൊണ്ടാ പലരും എന്ത് ചെയ്യുന്നത്, കളയുന്നത്. അതിനർത്ഥമില്ല എന്നാ നമ്മൾ ചിന്തിക്കുന്നത്. ഈ വസ്തുവിനകത്ത് ഒരു ദോഷവും ചെലുത്താൻ ഇതൊരു വിഗ്രഹത്തിന് മുമ്പിൽ കൊണ്ട് വെച്ചത് കൊണ്ട് കഴിയുക ഇല്ല. നമ്മളത് ചിന്തിക്കാൻ പോവാ. വീഞ്ഞുകൊണ്ടും ഭക്ഷണം കൊണ്ടും വീഞ്ഞുകൊണ്ടും തന്നെ തന്നെ അശുദ്ധനാക്കിയില്ല. തീരുമാനം അവരെടുത്തു ഒന്നാമത് അവരുടെ ആ സമയത്ത് ന്യായ പ്രമാണത്തിന്റെ മുഴുവൻ വ്യവസ്ഥകളും ഒരുപോലെ നിലനിൽക്കുക. കഴിക്കാവുന്നത് കഴിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊടുത്തിരിക്കുക, ആണോ ലിസ്റ്റ്? അപ്പൊ ന്യായപ്രമാണം അന്ന് നിലനിൽക്കുന്നു, ഇന്ന് ഇന്ന് അത് നിലനിൽക്കുന്നില്ല. ന്യായപ്രമാണ നിവർത്തി അതാണ്, എല്ലാം ശുദ്ധ. എന്നാ അവിടെ അങ്ങനല്ല, പലതും അശുദ്ധമാണ്, പലതും അശുദ്ധമാണ്. നമ്മൾ പേടിക്കരുത്, നമ്മൾ പേടിച്ചാൽ ഒരിക്കലും കഴിക്കാനും പാടില്ല. നമ്മുടെ രണ്ട് മൂന്ന് തത്വങ്ങൾ: ഒന്ന്, നമ്മുടെ ശങ്കാകക്ഷം; രണ്ട്, സുവിശേഷീകരണത്തിനും ക്രിസ്തീയ സാക്ഷ്യത്തിന് തടസ്സമാകുമോ; രണ്ട്, മൂന്ന്, എന്റെ കൂട്ടു സഹോദരന് ഇത് ദുഃഖത്തിന് പ്രയാസത്തിന് ഇടർച്ചയ്ക്ക് കാരണമാകുമോ; ഇത് എന്നോടുള്ള അവനോടുള്ള എന്റെ ദൈവ സ്നേഹത്തിൽ ഇത് യോജിച്ചാണ്. ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പരിഗണിച്ച ശേഷം ഓരോരോ സാഹചര്യത്തിൽ പരിജ്ഞാനത്തോടെ അത് ചെയ്താൽ മതി. ഭൂമിയിൽ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചതുകൊണ്ട് ആ വസ്തുവിൽ യാതൊരു തിന്മയും ആവാഹിക്കാൻ, ആവേശിപ്പിക്കാൻ, ചെലുത്താൻ കഴിയുകയില്ല. മാത്രമല്ല, നമ്മള് പ്രാർത്ഥിച്ചതുകൊണ്ട് കർത്തമേശ്വരി അപ്പം, കർത്തമേശ്വരി അപ്പം, നമ്മൾ എന്ത് ചെയ്യും? അപ്പം എടുത്ത് സ്തോത്രം ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു അനുഗ്രഹം മീൻസ് സന്നിവേശിപ്പിക്കപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരു മാറ്റം വരുന്നില്ല. ഇതുപോലെ നമ്മൾ ഏകസത്യ ദൈവത്തെ പരമാർത്ഥമായും സേവിക്കുകയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും ചെയ്ത ദൈവമക്കൾ, കർത്താവിന്റെ കൽപ്പന പ്രകാരം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമക്കൾ ഇരുന്ന് സ്തോത്രം, ദൈവസ്ഥാനിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവവചനപ്രകാരമുള്ള ഈ അപ്പം സ്തോത്രം ചെയ്ത് ഇത് അനുഗ്രഹത്തിന് അപ്പമാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മളത് എടുക്കുമ്പോൾ അന്നേരം അതിനൊരു മാറ്റവും വരുന്നില്ലെങ്കിൽ, മനസ്സിലായില്ലേ? ഒരു വിഗ്രഹത്തിന് മുമ്പ് കൊണ്ടുവച്ചാൽ ഏതാണ്ട് അവന് ഉസുമാത്ത് കാണിച്ചേച്ച് കൊണ്ടുവന്നാൽ അതിനകത്ത് ഏതാണ്ട് തിന്മ കയറുമെന്നോ? ഒരിക്കലുമില്ല. പിന്നെ നീ അത് ഭക്ഷിക്കുമ്പോൾ നിന്റെ മനസ്സിന്റെ നിലയാണ് പ്രധാനം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എടുക്കണം. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, സ്വതന്ത്രം. ഇത് സുവിശേഷീകരണത്തിന് തടസ്സം ആകുമോ? ക്രിസ്തീയ സാക്ഷ്യത്തിനും സുവിശേഷീകരണത്തിനും തടസ്സമാകുമോ? രണ്ട്, ഇത് എന്റെ കൂട്ടുസഹോദരന്റെ മനസാക്ഷിയെ ബുദ്ധിമുട്ടിലാക്കാൻ അത് കാരണം ആകുമോ? പിന്നെ എന്റെ ക്രിസ്തീയ ഞാൻ പറഞ്ഞ രണ്ടെണ്ണം ഒന്നിച്ചാ പറ ക്രിസ്തീയ സാക്ഷ്യത്തിനത് തടസ്സമാകുമോ? ഇങ്ങനെ എനിക്ക് എന്റെ എന്റെ സമൂഹത്തിലുള്ള എന്റെ സാക്ഷ്യത്തിന്, ക്രിസ്തീയ സാക്ഷ്യത്തിന് തടസ്സമാകുമോ? സ്തോത്രം. അങ്ങനെ നോക്കിയിട്ട് ഭക്ഷിക്കുക. അല്ലാതെ ആ വസ്തുവിനകത്ത് ഒരു തിന്മയും ആവേശിപ്പിക്കാൻ, ഐ ഹോപ്പ് ദാറ്റ് ഇ കനോട്ട് സി എൻഡ്യൂ ഇറ്റ് വിത്ത് ഇ കനോട്ട് എൻഡ്യൂ ഇറ്റ് വിത്ത് എനി വൈസ് ഓർ വേർച്യൂ. വസ്തു മാറ്റം നടക്കുന്നു. അതുകൊണ്ട് എന്ത് കഴിച്ചാൽ എന്ത് ചെയ്തോണം? സ്തോത്രം പറഞ്ഞ് ഭക്ഷിച്ചോണം. ഏത്? അളവ് പോലെ. അത് ഓരോ സാഹചര്യത്തിൽ നമുക്ക് പറയാം. ഇപ്പൊ എന്റെ എന്റെ കൂടെ നിൽക്കുന്ന ഒരു സഹോദരൻ, ഒരു ഹിന്ദു സഹോദരൻ എടാ ഞാനിത് ശബരിമലയിൽ പോയിട്ട് കൊണ്ടുവന്ന നിനക്കൊരു അനുഗ്രഹത്തിന് കാരണമാകും എന്നും പറഞ്ഞ് തന്നെ അവനോട് പറയാൻ പറയും. എടാ ഇതിനകത്ത് ഒരു അനുഗ്രഹവും ഇതിനകത്തുനിന്ന് ഉണ്ടാകുകയല്ല, മനസ്സിലായില്ലേ? അവനോടുള്ള എന്റെ സുവിശേ. അപ്പൊ ആ സന്ദർഭം പറഞ്ഞ ഒരിക്കലും നമ്മൾ ആവശ്യപ്പെടരുത്, ഇല്ല ഒരു വിഷാദം. നീ അവിടുന്ന് കൊണ്ടുവന്നാണ് നല്ല ദേശമുള്ള സാധനം, എനിക്ക് ചാപ്പാടേ ഇല്ല, ഞാൻ ആകം കത്തുക. ഡെസേർട്ടിലാണ് കൊണ്ടുപോയ വെള്ളവും തീർന്നു ഭക്ഷണം. ഒരിക്കലും നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഒന്നിനും പോകാൻ പാടില്ലല്ലോ. അത് ആവശ്യമല്ല, ആഗ്രഹമെന്ന മണ്ഡലത്തിൽ പോവുകയല്ലേ. അപ്പൊ അതൊരിക്കലും നമുക്ക് യോഗ്യം ആകില്ല. അപ്പൊ ആ സഹോദരന്റെ ആ സാഹചര്യം നമ്മൾ എടുക്കണം. എന്നാൽ അതേ സമയത്ത് തിരിച്ചുള്ള സാഹചര്യങ്ങളുണ്ട്. ഞങ്ങൾ വർക്കേണ്ടി സുവിശേഷ വിലയ്ക്ക് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വീടുകളൊക്കെ കയറി പോകുമ്പോൾ സാധിജി വലിയ സന്തോഷമുണ്ട്, പ്രസാദമാണ്, വലിയ ആദരവോടെ കൊണ്ടുവന്ന് വരും. എന്തോ എന്നെ കയങ്കെ, നമ്മളിത് ഞങ്ങളിത് കഴിക്കത്തില്ല, വേണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവന്റെ മനസാക്ഷിയെ ഞാൻ ചിലപ്പോ അവർ നമ്മളെ ആ പിന്നെ ആ വില്ലേജ് ഓടി വീട്ടിൽ കിടാൻ സമയത്ത് ഓടി അവരുടെ ദൈവത്തെ നമ്മൾ പരിഹരിച്ചു തന്നു. പക്ഷെ നമ്മൾ അവനോട് എങ്ങനെ സുവിശേഷം പറയാനാ നോക്കുന്നത്? അതുകൊണ്ട് നമ്മൾ അതെന്ന് ഞാൻ എടുത്ത് നിന്നിട്ടുണ്ട്, സ്തോത്രം പറഞ്ഞു നിന്നു, മനസ്സിലായില്ലേ? അപ്പൊ ഒരിടത്ത് അത് എടുത്താൽ മനസ്സാക്ഷി മീൻസ് ബുദ്ധിമുട്ടിക്കുമെങ്കിൽ സാക്ഷ്യത്തിന് തടസ്സമാകും, വേറൊരിടത്ത് എടുത്തില്ലെങ്കിൽ അത് സുവിശേഷത്തിന് തടസ്സമാകും. മനസ്സിലായില്ലേ? അതാ സന്ദർഭം അനുസരിച്ച് പരിജ്ഞാനത്തോടെ ചെയ്യുവാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം ഇന്ന് നമ്മളിവിടെ വരുന്ന ദോഷം എന്താന്ന് ചോദിച്ചാൽ, അത് അന്ന് ക്ഷേത്രത്തിൽ നിന്ന് കഴിച്ചില്ലേ, അത് ഇപ്പോഴും അകത്ത് കിടപ്പാണ്. ഇങ്ങനെയൊക്കെ പറയുന്നതാണ് കൂടുതൽ ഇന്ന് ദോഷം. ഞാൻ കർത്തൃമേശ എടുക്കാത്തവർ, അതെ അത് പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ചോദിക്കും, നാട്ടിൽ വെച്ച് പിള്ളേർക്കിത് പിള്ളേര് വിഷമിരിക്കുക പിള്ളേര്. അപ്പം മിച്ചം വന്നിട്ടുണ്ട്, ഇത് ചിലപ്പോ ഈ തൊണ്ടയ്ക്കൂടെ താഴെ ഇറങ്ങാൻ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കരുതോ കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കണ്ട, കാര്യം എന്താണെന്നറിയാമോ, ഈ കുഞ്ഞ് ഇത് വെറും ഒരു ഇതാണ് എന്ന് അവന്റെ ചിന്ത അവരുടെ മനസ്സിൽ, മറ്റേതൊരു റൊട്ടീം പോലെയാണ് ഇത് എന്നതിനെ സാധാ ആയിട്ട് അവൻ ചിന്തിക്കാനും അവനതിന്റെ ആത്മീയ ഗൗരവം ഉൾക്കൊള്ളുന്നതിന് പിൽക്കാലത്ത് അതിന്റെ ശുശ്രൂഷ സംബന്ധമായുള്ള അതിന്റെ മാന്യത അവന്റെ മനസ്സിൽ കുറഞ്ഞു പോകാനും കാരണമാകുമെന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ട. എടുക്കാത്തവർ കൊടുക്കണ്ട. അവന് ഇത് ഇതാ സെയിം സെയിം പ്രിൻസിപ്പിൾ അവിടെ. മനസ്സിലായില്ലേ? അവൻ നിന്ന് അവന് ആശ്രാവൻ വിജയമനത്തിന് മുമ്പ് നിന്ന് ഞാൻ വിജയമനത്തിൽ നിന്ന് വിജയമനം കഴിഞ്ഞു തന്നു ആ ഒരു ചിന്ത വരും. അതുകൊണ്ട് മനസ്സിലായില്ലേ? വേറെ ചില ആളുകളുണ്ട് അത് അത് ഒരു ഇതും ഇല്ലാത്ത പോലെ കൊണ്ടെന്ന് മിച്ചം വന്നതുകൊണ്ട് വേസ്റ്റ് ഒട്ടയ്ക്കകത്ത് അതും ചെയ്യണ്ട. കാരണം അതിന് നമുക്ക് സ്തോത്രം ചെയ്തൊരു സാധനമല്ലേ. സ്തോത്രം ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും സ്തോത്രം ചെയ്ത ഭക്ഷണം അതിലൊട്ടും വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ ആവോളം ശ്രമിക്കാറുണ്ട്. കർത്താവിന് കയ്യിൽ ഞാൻ സ്വീകരിച്ചല്ലേ, മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വിഗ്രഹം, ഈ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇത് റോമാലേഖനം 14-ാം അധ്യായം വായിക്കുമ്പോൾ കൊരിന്തർക്ക് 1-ാം ലേഖനം 8-ാം അധ്യായം കൂടെ വായിച്ചിരിക്കണമെന്ന്. അപ്പൊ നമ്മുടെ അത് വായിച്ചു കേട്ടല്ലോ. അപ്പൊ വിഗ്രഹാർപ്പിതം, വിഗ്രഹം ഏതുമില്ല. നമ്മൾ ഈ വാക്കിട്ടൊന്ന് വായിച്ചേരെ, 24 ദിവസം 10-ാം അധ്യായം ഒന്ന് വായിച്ചേ പ്രിയപ്പെട്ടവരെ. അവിടെയാണ് നമ്മൾ ഇതിനെതിരെ ഞാൻ പറയാം, നമ്മുടെ മനസ്സിൽ ചിന്ത തിരുത്താനുള്ള എന്റെ കാരണം പറയാം. 24 ദിവസം 10-ാം അധ്യായം ഒന്ന് നമുക്ക് വായിക്കാമോ? 24 ദിവസം യഹോവ ഇപ്രകാരം വിളി ചെയ്യുന്നു, ജാതികളുടെ വഴി പറ്റിക്കരുത്, കേട്ടോ, ആകാശത്തിലെ ലക്ഷണം കണ്ട് ഭ്രമിക്കരുത്. വായിച്ചോളൂ. ജാതികളുടെ ചട്ടങ്ങളാണ് വിദ്യാമൂർത്തികളെ സംബന്ധിക്കുന്നത്, നമ്മുടെ അല്ല അത്, ജാതികളുടെ ചട്ടങ്ങളാ. വായിച്ചു. വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു, അതിനെ ആണിയും ചുറ്റിയും കൂടെ ഉറപ്പിക്കുന്നു, ആ നല്ലൊരു തോട്ടത്തിലെ തൂണ് പോലെ. ആ വായിച്ചു. നടക്കത്തുമില്ല, പൊങ്ങിക്കോ നടന്നിട്ട് നോക്കൂ. വായിച്ചു. അവയെ ഭയപ്പെടരുത്, ഒരു ദോഷവും ചെയ്യാൻ അവയ്ക്ക് കഴിയുകയില്ല, കേട്ടോ, ഗുണം ചെയ്യാൻ ഇതിന്റെ പ്രാപ്തി, ഗുണം ചെയ്യാനും കഴിയത്തില്ല, ദോഷം ചെയ്യാനും കഴിയത്തില്ല. ഇതിനെ കൊണ്ട് വെച്ചിരുന്നത് കൊണ്ട് ഇതിന്റെ പേര് ഗുണവും ഉണ്ടാകത്തില്ല, ദോഷം നമ്മളെ കർത്താവ് നിന്നോട് തുല്യവരായിട്ടില്ല. വായിച്ചു. സ്തോത്രം, വളരെ മതി മതി ബ്രദറെ, സ്തോത്രം. നിങ്ങൾ താഴെ വായിച്ചു നോക്കാം, നമ്മളെ കർത്താവ് ആരാന്നായിട്ട് താഴെ പറഞ്ഞു. സ്തോത്രം. നമ്മൾ ഇപ്പൊ ജാതികളുടെ വഴി പറ്റിക്കരുത്, നമ്മൾ പഠിക്കുക. ആകാശത്തിന്റെ ലക്ഷണം കണ്ട് ഭ്രമിക്കരുത്. വിദ്യാമൂർത്തികളെ സംബന്ധിക്കുന്നതൊക്കെ അവരുടേതാ, നമ്മുടേതല്ല. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? നമ്മൾ ജാതികളുടെ വഴി പഠിക്കുക, അതിനകത്ത് ഏതാണ്ട് ഉണ്ടെന്ന് നമ്മൾ അങ്ങ് അംഗീകരിക്കുന്ന പോലെയായി. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? അതിനകത്ത് വിചാരി കയറുന്നത് എപ്പോഴാ? ഞാൻ പറഞ്ഞത് അയോഗ്യമായ നിലയിൽ, തെറ്റായ നിലയിൽ വരുമ്പോഴാണ് അതിനകത്ത് ഏത് കയറുന്നത്? വിചാരി. അതൊന്നും നമുക്ക് പറയില്ല. നമുക്ക് കൈക്കൂലി മേടിക്കാനും കള്ളത്തരം കാണിക്കാനും വെട്ടിപ്പും തട്ടിപ്പും കാണിക്കാനും ഒക്കെ നമുക്ക് ഒരു മടി. ദൈവത്തിന് ഹിതകരമല്ലാത്ത കൂട്ട സഹോദരനെ ഞെരിച്ച് അവന്റെ കണ്ണുനീര് കൊണ്ട് എനിക്ക് വലിയ വലിയ കാര്യം ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? അതിനകത്ത് തെറ്റില്ല, അതാ തെറ്റ്. എന്താ പറഞ്ഞ പോലെ മനസാക്ഷിയോട് നീതി പാലിച്ച് നിർമ്മല ഹൃദയത്തോടെ, തുറന്ന ഹൃദയത്തോടെ, മനഃപൂർവമായി കർത്താവേ സ്തോത്രം എന്ന് പറയാൻ കഴിയുന്നത് എന്തോ അത് നമുക്കൊരു ദോഷവും ചെയ്യാൻ, ഒരു ദോഷം ചെയ്യാൻ. മനസ്സിലായി? ഞാൻ വിശ്വസിക്കുന്നു. ആട്ടെ, സ്തോത്രം. ഇനി നമുക്ക് ഇതിലേക്ക് മടങ്ങി വരാം. സ്തോത്രം ഇപ്പൊ നാലാമത്തെ അധ്യായം വളരെ 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 പ്രധാനപ്പെട്ട അധ്യായമാണ് സ്തോത്രം. ഇപ്പൊ അതിന്റെ ആ പശ്ചാത്തലം നമുക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിഗ്രഹാർപ്പിതം എന്ന് വെച്ചല്ല, ദൈവം നമുക്ക് ശരീരരക്ഷയ്ക്കായി സൃഷ്ടിച്ച ഭക്ഷണം എനിക്ക് ആരോഗ്യവാനായിരിക്കേണ്ടതിന് ഞാൻ വില കൊടുത്ത് വാങ്ങിയത് എന്ന നിലയിൽ സ്തോത്രത്തോടെ അനുഭവിച്ചാൽ അതിലൊരു ദോഷവുമില്ല. വസ്തു അതിൽ തന്നെ തിന്മയല്ല. ബാബേലിൽ ദാനിയേലും ശ്രീഹുവന്മാരും രാജഭോജനം ഒഴിവാക്കിയത് ദൈവപ്രസാദമുള്ളതായിരുന്നു. ദാനിയേൽ 1:8 നമ്മളിവിടെ സൂചിപ്പിച്ചല്ലോ. അന്ന് ന്യായപ്രമാണം നിലവിലുണ്ട്. ഇന്നാണല്ലോ, ഇന്ന് രാജകീയ ന്യായപ്രമാണമാണ്. ആത്മീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. വസ്തു അല്ല പ്രധാനം. വസ്തുവിന്റെ അവസ്ഥയും അത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നവന്റെ മനോഭാവവുമാണ് പ്രധാനം. അവന്റെ ഉദ്ദേശവും അത് ആത്മീയ വർധനവിന് ഉതകുന്നതോ എന്നതും ദൈവസ്നേഹത്തിന് യോജിച്ചതാണോ എന്നതും ആത്മീയ സഹോദരങ്ങളുടെ കൂട്ടായ്മയ്ക്കും ഐക്യതയ്ക്കും ചേർന്നതാണോ എന്നതും പൊതുവിലുള്ള ക്രിസ്തീയ സാക്ഷ്യത്തിനും ദൈവവൈതൽ എന്ന നിലയ്ക്കും യോഗ്യമാണോ എന്നതും ജഡത്തിന്റെ താല്പര്യമാണോ അതോ ആത്മാവിന്റെ താല്പര്യമാണോ നിവർത്തിക്കപ്പെടുന്നത് എന്നതും പഴയ പാപപ്രകൃതത്തിന്റെ താല്പര്യമാണോ ശരീരത്തിന്റെ ആവശ്യമാണോ എന്നതും ഇത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നുവോ എന്നതും ആദ്യമായ കാര്യങ്ങളാണ് നമ്മുടെ തീരുമാനത്തെ നിയന്ത്രിക്കേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ ഈ വസ്തുവിന് അതിൽ തന്നെ ഒരു ദോഷവും ഒരു മേന്മയും കസ്റ്റമേഴ്സിനെ അപ്പത്തിന് മേന്മയുണ്ടാകുന്നില്ലെങ്കിലാണത്. ഇപ്പൊ നമ്മുടെ ഇടയിൽ അതും വരുന്നു. കർത്തൃമേശിയുടെ അപ്പം ഒരു ചെറിയ വാക്ക് ഇവിടെ പറയാം. കർത്തൃമേശിനെ വേണ ഈ ജാതി പുറജാതിക്കാരൻ പുകയും വലിച്ച് അവൻ കള്ളും കുടിച്ച് ചവിട്ടിക്കൊളച്ച് ഉണ്ടാക്കുന്ന റൊട്ടിയേക്കാൾ ഏറെ നല്ലത് ഞാൻ സ്തോത്രത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും സ്തോത്രം പറഞ്ഞു സ്തോത്രം പറഞ്ഞു ഊതി സ്തോത്രം പറഞ്ഞു സ്തോത്രം പറഞ്ഞു ഉണ്ടാക്കി അപ്പൂ ഏതാ നല്ല? മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് പല സഭകളിലും ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് വരിക, എന്നിട്ട് ഇവിടെ ഇട്ട് വരിക. ഈ മസ്കറ്റിൽ ഒരു സഭയുണ്ട്, അറിയാമല്ലോ, നല്ലൊരു സഭയാ ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി. അവിടെ പേരൊക്കെ പറയുന്നോട്ട്, ആ പോട്ടെ, പേരണ്ട, പബ്ലിക് അല്ലേ, പേര് പറയണ്ട. ഒരു സഹോദരൻ ഇവ ഇങ്ങനെ ഒരു അമേരിക്കയിലുള്ള ഒരു സായിപ്പിന്റെ ചരക്ക, ഇതെല്ലാം ഈ പ്രധാനമായിട്ട് അവിടെ നിന്നായി വരുന്ന കൂടെ സായിപ്പ് പറഞ്ഞു, അത് ഈ പുളിപ്പ്, ഇതിനകത്ത് എന്തോ ഉണ്ട് പുളിപ്പുളിപ്പ്, ഈസ്റ്റിട്ട സാധനമായി റൊട്ടി, അത് വേണ്ട വേണ്ട, പുളിപ്പ് പാടില്ല, യേശുവിന്റെ ശരീരത്തിന്റെ അത് പുളിപ്പോ, പുളിപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ ഒരു കാര്യം കേട്ട്, പുളിപ്പ് അതിൽ തന്നെ തിന്മയല്ല. യാതൊന്നും അതിൽ തന്നെ തിന്മയല്ല. പുളിപ്പിച്ചത് ഒഴിവാക്കണമെന്നല്ല, പുളിപ്പിച്ചത് തന്നെ അതിൽ തന്നെ തിന്മയാണെന്നല്ല. പെസഹ ആചരിക്കുന്ന ആ സമയം പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാളിന്റെ ഒരാഴ്ചയാണ് ഏത് ഒഴിവാക്കേണ്ടത്? പുളിപ്പൊഴിവാക്കേണ്ടത്. എന്നാ പുളിപ്പ് അതിൽ തന്നെ തിന്മയല്ല. പുളിപ്പ് എന്നുള്ളത് കൊണ്ട് കർത്താവ് അർത്ഥമാക്കിയത് സ്വാധീനം എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ദൈവരാജ്യത്തെ എന്തിനോട് ഉപമിച്ചിട്ടുണ്ട്? പുളിപ്പിനോട്, പുളി സോറി, പുളിച്ച മാവിനോട് സാദൃശ്യപ്പെടുത്തിട്ടുണ്ട്. അപ്പം ദൈവരാജ്യം തിന്മയാണോ? അല്ല, സ്വാധീനം എന്നുള്ളതാണ് അവിടെ പ്രശ്നം. സ്തോത്രം. അതായത് കേട്ടെ, ഹേരോദാവിന്റെ പുളിച്ചമാവ്, സാധുക്കിയുടെ പുളിച്ചമാവ്, പരീക്ഷന്മാരുടെ പുളിച്ചമാവ്, ഈ മൂന്ന് പുളിച്ചമാവുകൾക്കെതിരെ പ്രധാനമായിട്ടും കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. അപ്പൊ ഹേരോദാവിന്റെ പുളിച്ചമാവെന്ന് പറഞ്ഞ രാഷ്ട്രീയ ആത്മീയം കൂടെ കൂട്ടിക്കലർത്തുന്നു. പിന്നെ സാധുക്കിയുടെ പുളിച്ചമാവെന്ന് പറഞ്ഞാൽ ദുരുപദേശമാണ്. പരീക്ഷന്മാരുടെ പുളിച്ചമാവെന്ന് പറഞ്ഞാൽ കപടഭക്തിയ. ഇതിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നിങ്ങളെ സ്വാധീനിക്കരുതെന്നായ ഇവരുടെ ഉപദേശം പുളിച്ചമാവ് പോരാ പിടിക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പുളിപ്പെന്ന് പറയുന്നത് തിന്മയാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പുളി ഈ വാക്യം ഒന്ന് വായിച്ച ലേഖ്യ പുസ്തകം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യം ഒന്ന് വായിച്ച് ദൈവ പുസ്തകം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യം, അതുപോലെ 23:17 വായിച്ചാൽ ആ വായിച്ചോ കേട്ടോ. സ്തോത്രമായുള്ള സമാധാനയാഗത്തോടുകൂടെ പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി കണ്ടോ, പുളിച്ച മാവ് കൊണ്ടുള്ള ദോശ യാഗമായി അർപ്പിക്കണം. 23:17 കൂടെ വായിച്ചേ കണ്ടോ. അപ്പൊ അത് തിന്മയാണെങ്കിൽ അത് അർപ്പിക്കാൻ പറയുമോ? ആ ആ അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതുമായിരിക്കണം. നോക്കണേ, അപ്പോൾ ഈ ഈ സഭയിൽ ഒമാൻ പെനക്കോസ്റ്റ് അസംബ്ലിയിൽ ഒരു സഹോദരൻ ഈ സായിപ്പന്റെ കയ്യിൽ നിന്ന് ഇത് കൊണ്ടുവന്ന് പറഞ്ഞു, ഏ ഇതുപോലെ തന്നെ അങ്ങോട്ട് പറയുമ്പോഴത്തേന് ഇപ്പൊ രണ്ടെടുത്തു രണ്ട് വാക്യം നമ്മൾ കണ്ട് പുളിപ്പിച്ച് കിട്ടും. ആളുകൾ ശരിയല്ലേ, അവൻ ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ ആളുകൾ ഒരു തോട്ടം പറഞ്ഞിട്ട് ഒരു കടയെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ലേ ശരി. എന്നാ ആ ബ്രദർ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരാന്ന് ഒരു പുള്ളി ഉപവസിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് സ്തോത്രം ചെയ്ത് സ്തോത്രം ചെയ്ത് അടയുണ്ട് ഒരു ഗോതമ്പ് കൊണ്ടൊരു ചപ്പാത്തി ഉണ്ടാക്കും. ഫാസ്റ്റ് ഇത് മുറിക്കാൻ നോക്കിയിട്ട് ഇത് പിന്നെ വലിച്ച മുറിച്ചു. ഇത് ഞുള്ളി ഓരോരുത്തർ ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഞുള്ളിയിട്ട് വരുന്നില്ല, പിന്നെ ഞുള്ളി പറിച്ച് എടുത്തു. ഇത് വായിലോട്ടിട്ടിട്ട് പിന്നെ റബ്ബർ പോലെ കിടക്കുക, ഇത് അങ്ങോട്ട് ഇഴുങ്ങാൻ ഏതായാലും വന്ന ഒരു പരുവത്തിന്. അപ്പം യോഗം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതൊരു ബുദ്ധിമുട്ടാണല്ലോ, ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ എന്നാ അത് അങ്ങനെ അത് അതുകൊണ്ടാണ് തകർന്നു എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് പപ്പടം പോലെ ബുദ്ധി ആക്കിയെ ഉണ്ടാക്കിക്കൊണ്ടു വന്നു. ഏഷ്യൻ ശരി എന്തോ ചെയ്തു, തകർന്നു തകർന്നു. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങോട്ട് ഒടിച്ചപ്പോഴത്തേന് ഇതങ്ങ് പൊടിഞ്ഞുപോയി. അപ്പോ പൊടിഞ്ഞു പോയപ്പോ തകർന്നു എന്റെ കർത്താവിന്റെ ശരീരം കൊണ്ട് തകർക്കപ്പെട്ട ശരീരം ഇതുപോലെയാണെന്ന് പറഞ്ഞു. ഇതിങ്ങനെ കൊടുത്തയച്ചപ്പോ വലിയൊരു ഹോളാണ്, എയർ കണ്ടീഷൻ ഉണ്ട്, എയർ കണ്ടീഷനേഴ്സ് ഉണ്ട്, ഈ സെൻട്രൽ എസി അല്ല, ഫാനും പറക്കും. ഇതും കൊണ്ടുപോയപ്പോ തന്നെ പറക്കാൻ തുടങ്ങി, പ്രശ്നമായി. ആ പിന്നെ ഏതായാലും ഉള്ളത് തമ്പി പിടിച്ച് തമ്പി പിടിച്ച് ടിഷ്യൂ ഒക്കെ കൊടുത്ത് ആകെ പ്രശ്നമായി. പിന്നെ അവർ തീരുമാനിച്ചു അതും വേണ്ട ഇതും വേണ്ട പഴയതുപോലെ. അപ്പോൾ ഒരു കൂട്ടർ മാറിപ്പോയി. ഈ മാറിപ്പോയ കൂട്ടര് അവര് വിളിപ്പ് സമയം അവർക്ക് വരുമുണ്ട്, അവരവിടെ. ഇപ്പൊ അതല്ല, അതിപ്പോ നാട്ടിലോട്ട് അവിടെ നിന്ന് ടി ആറായിട്ട് കുറെ വർഷങ്ങളായില്ലേ, ഇപ്പൊ ടി ആറായിട്ട് ആ സഭയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് പോരുന്നു നാട്ടിലോട്ട്. ഇപ്പൊ നാട്ടിലോട്ട് അങ്ങനെയുള്ളവർ വന്ന് ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ പല സഭകളിലും ഇപ്പം പ്രശ്നമായി. എന്റെ പ്രിയപ്പെട്ടവരെ, പുളിപ്പല്ല പ്രശ്നം, അത് അതിൽ തന്നെ തിന്മ അല്ല. അതിന്റെ അർത്ഥം സ്വാധീനമെന്ന, യോഗ്യമായത് ഉപയോഗിക്കാൻ സൗകര്യമായത് എന്തോ അത് ചവിട്ടിക്കൊടുത്തതായിക്കോട്ടെ, മദ്യപിക്കുന്ന ഉണ്ടാക്കിയതായിക്കോട്ടെ, നമ്മൾ വില കൊടുത്തത് മേടിച്ച് സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ അത് വിശുദ്ധീകരിക്കപ്പെടുക. ആ വസ്തുവിന് ഒരു ദോഷവുമില്ല. ഇന്ന് പല സഭകളിലും ഇങ്ങനെ സ്തോത്രം പറഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇട്ട് വലിക്കുക. ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു സഭയിൽ, ഒരു പ്രധാനപ്പെട്ട ഒരു സഭയിൽ ചെന്ന് ഇതുപോലെ നുള്ളി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി വർഷമായിരിക്കുമല്ലോ. പിന്നെ ഒരു ചെറിയൊരു നുള്ളെടുത്ത് അങ്ങനെ വിഴുങ്ങുക. പ്രിയപ്പെട്ടവരെ, അപ്പോ ആ വസ്തുവിനല്ല, അതാ ഇപ്പോ നാലാമത്തെ എത്തി പറയുന്നത്. ആട്ടെ, മുമ്പോട്ട് പോക്കോട്ടെ. രാജകീയ ഭക്ഷണം അടുത്ത ദിവസത്തെ ആദരിക്കുന്നതിനെ പറ്റിയാണ് അടുത്ത വാർ. ഗലാത്തിലെന്ന് പറഞ്ഞിരിക്കുന്നതും റോമർ 14 പറഞ്ഞിരിക്കുന്നതും ഇത് തമ്മിൽ കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നാം. കാരണം ദിവസത്തെ ആദരിക്കുന്നതിന് കർത്താവിനായി. ഈ വാക്യം ഒന്ന് വായിച്ചേ, ഗലാത്ത ലേഖനം 4:9-11 വാക്യം ഒന്ന് വായിച്ചേ, ഗലാത്തിലെ 4:9-11 വരെ. ഗലാത്തിലെ 4:9-11 വായിക്കാം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ, ആ നിങ്ങൾ പിന്നെയും ബലഹീനവും. ആ ദരിദ്രവുമായ ആടുപാടങ്ങളേക്ക് തിരിഞ്ഞ് പിന്നെയും അവയ്ക്ക് അടിമപ്പെടുവാൻ ശ്രമിക്കുന്ന എന്താ വായിച്ചോ, ദിവസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കും. ആ കണ്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയിരുന്നു ഞാൻ. അപ്പോ ശബത്താചരണത്തെ ശക്തിയെ അവിടെ തീർത്തിരിക്കുന്നത് അവിടെ വായിച്ചു നോക്കി അറിയാം. അപ്പൊ അവിടെ ആചരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, ഇവിടെ ദിവസത്തെ ആചരിച്ചവനെ ഞങ്ങൾ സ്വീകരിച്ചോളാൻ പറഞ്ഞിരിക്കും ഇല്ലേ. അപ്പോൾ ആ ആചരണം തന്നെയാണോ ഇവിടുത്തെ ആചരണം? ഒരു കാരണവശാലും പൗലോസ് സെൽഫ് കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് പറയുക ഇല്ല, ഒരാളിൻ്റെ തന്നെ ലേഖനമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശബത്താചരണം എന്നതല്ലെന്നും സ്തോത്രം, ഇത് വേറെ എന്തോ ഒരാചരണത്തെ കുറിച്ചാണ് ദിവസത്തെ ആചരിക്കുന്നതിനെ കുറിച്ച് അപ്പോലെ പറയുന്നതെന്നുമാണ് ന്യായമായി നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ ആ നിലയിലും ശബത്താണെന്ന് ചിന്തിക്കുന്ന പല ചിന്തകന്മാരുണ്ട്. ഇത് വാക്യൊന്ന് കണ്ടി, ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരു സകല ദിവസങ്ങളെയും മാനിക്കും.
ഓരോരുത്തരും അവരെ മനസ്സുറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവനും കർത്താവിനെ ആദരിക്കുന്നതിനും കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, ഇവനും ദൈവത്തെ അവനും ദൈവത്തെ സ്തുതിക്കും. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നതിന് ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരുത്തൻ ഒരു ദിവസത്തിന് കൂടുതൽ ആദരവ് കൊടുക്കുന്നു, മറ്റേ എല്ലാ ദിവസത്തിനും. അപ്പൊ ശബത്ത് എന്നുള്ളതാണെങ്കിൽ പൗലോസ് ഗലാത്യരെ തന്നെ എതിർത്തിരിക്കെ ഇവിടെ അംഗീകരിച്ചു എന്ന് വന്നാൽ പൗലോസ് തന്നെ സെൽഫ് കോൺട്രഡിക്റ്റിംഗ് ആയി പോകും. തന്നെ താൻ പറഞ്ഞതിനെ പിന്നെ വിഴുങ്ങുന്ന പോലെയാ, ഒരിക്കലുമല്ല. അപ്പൊ ശബത്തല്ല, പിന്നെ ഏതാണ്? അതിനെക്കുറിച്ച് നമുക്ക് ന്യായമായി ചിന്തിക്കാൻ കഴിയുന്നത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിലുള്ള പ്രാധാന്യമായിരിക്കാം എന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ തോന്നുന്നു. അതായത് ഈ ഞായറാഴ്ച ദിവസം നമ്മൾ ഇവിടെ പോലും ഉണ്ടല്ലോ. ഞാൻ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഏതായാലും വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ ചിന്തയൊക്കെ അങ്ങ് മാറി കാണും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഞായറാഴ്ച നമുക്ക് ഞായറാഴ്ച എന്തെങ്കിലും ചെയ്തതെങ്കിൽ വലിയ അവസരമാണ്, അങ്ങനെയുള്ള ചിന്ത നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഒരു ദിവസം നമ്മളത് വേർതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വേർതിരിക്കുന്നതുകൊണ്ട് അത് നമുക്ക് പ്രധാനപ്പെട്ടതായിരിക്കും. അല്ല, ആ ദിവസത്തിൽ അതിൻ്റെതായ പ്രത്യേകതയൊന്നും ഇല്ല തന്നെ. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ ഞായറാഴ്ച ഇങ്ങനെ വന്നത്? പ്രിയപ്പെട്ട ഒരു കർത്താവിന്റെ ശിഷ്യന്മാര് അവനെ പിൻപറ്റി, ഞാൻ പറഞ്ഞു എന്ന് ഓർമ്മയില്ല, പറഞ്ഞ അതുപോലെ ആവർത്തിക്കണ്ടല്ലോ സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഞായറാഴ്ച ആയിരുന്നു. പിന്നെ അന്ന് തന്നെ 5 പ്രത്യക്ഷതകൾ ഉണ്ടായി. കർത്താവിന്റെ തുടർന്നുള്ള 40 ദിവസത്തെ പ്രത്യക്ഷതകൾ ഞായറാഴ്ചകളായിരുന്നു. ഞായറാഴ്ച ദിവസമാണ് പരിശുദ്ധമ അവരുടെ മേൽ വ്യാപരിച്ചത്. പിന്നെ ഞായറാഴ്ചയാണ് മീൻസ് ഈ ആ നിലയിൽ പിന്നെ കർത്തുമേശയ്ക്കായി അല്ലെങ്കിൽ അപ്പം കൊടുക്കാനായിട്ട് ഇവര് കൂടി വന്നിരുന്നത്. അപ്പൊ സ്ഥിരമായ ഞായറാഴ്ച തന്നെ കൂടി വന്നിരുന്നു എന്നൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. ആഴ്ചയോട് തന്നെ ഒന്നാം നാൾ അപ്പം നുറുക്കാൻ കൂടി വന്നപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയോട് തന്നെ ഒന്നാം നാളിൽ അവർ അപ്പം നുറുക്കാൻ കൂടി വന്നിരുന്നു എന്ന് അവിടെ കൊണ്ട് അർത്ഥമാക്കുന്നില്ല. ഗ്രീക്കിലെ ആ പ്രയോഗത്തിന് അതിന് അർത്ഥമില്ല. പതിവായി എന്ന വാക്കുണ്ടായിരുന്നെങ്കിൽ പതിവായി കൂടി വന്നിരുന്നു നമുക്ക് മനസ്സിലാക്കാം. പതിവായി നല്ല വെള്ളിയാഴ്ച നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ പറഞ്ഞ എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയ്ക്ക് വന്നു എന്നല്ല അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ സ്വാമി? ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ സ്വാമി. അപ്പൊ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇന്ന കാര്യത്തിന് തിങ്കളാഴ്ച ഞാൻ അദ്ദേഹത്തെ വഴി വെച്ച് കണ്ടപ്പോൾ എന്ന് പറഞ്ഞ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ വഴി വെച്ച് കണ്ടു എന്നല്ല അതിന്റെ അർത്ഥം. ഇതുപോലെയാ ആഴ്ചയുടെ ഒന്നാം നാളിൽ അപ്പം നുറുക്കാൻ കൂടി വന്നു. ഏതായാലും ഇപ്പൊ ആഴ്ചയുടെ ഒന്നാം നാൾ എന്നുള്ളത് അവരുടെ ഇടയിൽ ചെറിയൊരു പ്രാധാന്യമുള്ളതായി വന്നു. ചില പറഞ്ഞു അതിനും പ്രാധാന്യം കൊടുക്കാൻ പാടില്ല, എല്ലാ ദിവസത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ അതിന് തന്നെയാണ് സാധ്യത കൂടുതൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ പൗലോസ് അംഗീകരിക്കാൻ സാധ്യത ഇല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായി വിശ്വസിക്കുന്നത് വലിയ കൂട്ടം തിയോളജിന്റെ അഭിപ്രായം ശബത്ത് തന്നെയാണെന്ന്. ഇനി ഞാൻ മടങ്ങി വന്ന ചില കാര്യങ്ങൾ കൂടി ഇതിനെക്കുറിച്ചൊന്ന് പറയട്ടെ. ഇത് ഈ ഈ അധ്യായം ക്രൈസ്തവ സഭയിൽ നിന്ന് വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്തുവാണെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന ഒരാശയത്തിലേക്ക് ഇന്ന് വന്നത്. എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നൊരാശയം. അതായത് ഓപ്പൺ ചർച്ച് തിയറി എന്ന് പറയും. ഓപ്പൺ ചർച്ച് തിയറി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്താണ് ഈ ഓപ്പൺ ചർച്ച് തിയറി എന്ന് പറഞ്ഞാൽ? ഓപ്പൺ ചർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനെക്കുറിച്ച് കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഇന്നും ഇങ്ങനെയുള്ള സംശയ വിചാരങ്ങളെ വിധിക്കുന്നവരുണ്ട്. സ്നാനപ്പെടാത്തവന് കർത്തുമേച്ച കൊടുക്കാത്തവരുണ്ട്. പിന്നെ വിവാഹമോചനം നേടി എന്ന കാരണത്താൽ കർത്തുമേച്ച കൊടുക്കാത്തവരുണ്ട്. മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതുപോലെ പലത് പുനർവിവാഹം, ഭാര്യ ജീവിച്ചിരിക്കുക ഭർത്താവ് ജീവിച്ചിരിക്കുക ഭാര്യ പുനർവിവാഹം ചെയ്തു എന്നുള്ളതുകൊണ്ട് കർത്തുമേച്ച കൊടുക്കാത്തവരുണ്ട്. അബ്കാരി കോൺട്രാക്ടർ ആയതുകൊണ്ട് കർത്തുമേച്ച, അതൊന്നും പ്രശ്നമല്ല എന്ന നിലയിൽ ഒന്നിലധികം വലിയ പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്ന ആളുകൾ എഴുതിയിരിക്കുന്നു ഞാൻ വായിച്ചു. പ്രിയപ്പെട്ടവര് അതങ്ങനെ അങ്ങ് ഓപ്പൺ സംശയ വിചാരം, ഇതൊക്കെ സംശയ വിചാരണം വിധിക്കണ്ട, അംഗീകരിച്ചോളൂ. ആ നിലയിലേക്ക് ഓപ്പൺ ചർച്ച് തിയറി എന്ന് അതിന് പറയും. Welcome everybody, you are welcome here. Come worship the Lord, have the communion, be blessed. They are only concerned about the number of people gathering at their service. അവർക്കെല്ലാം membership കൊടുക്കും. അത് ഓപ്പൺ ചർച്ച് തിയറി ഇന്ന് രൂപപ്പെടുത്തുവാൻ ഈ അധ്യായത്തെ അനേകരും ദുരുപയോഗിക്കുന്നു. അത് ശരിയല്ല. മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കട്ടെ. പ്രിയപ്പെട്ടവര്, അതായത് ഈ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ, ഞാൻ കുറച്ച് കാര്യങ്ങൾ അത് സംബന്ധമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാനത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ഈ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇടയിൽ ഇത് ചില കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉളവാക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉളവാക്കുന്നുണ്ട്. ഈ സംശയ വിചാരങ്ങൾ എന്ന നിലയിൽ പല കാര്യങ്ങളും നമ്മുടെ ഇടയിൽ സംശയമായിട്ട് കൊണ്ടുവരുന്നു. ഈ സംശയ വിചാരങ്ങൾ എന്നുള്ളതിന് പറഞ്ഞിരിക്കുന്ന ഗ്രീക്ക് പദം പറയാം, ഡയലോജിസ്മോയ് എന്നാണ്. ഡയലോജിസ്മോയ് എന്നാണ് വാക്കിന്റെ അർത്ഥം, സോറി ഗ്രീക്കിലെ വാക്ക്. അതിന്റെ അർത്ഥം
ഈ ഡയലോഗ് എന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമല്ലോ, സംസാരിക്കും, ചർച്ചയ്ക്ക് വിധേയപ്പെടേണ്ട വിഷയങ്ങളെന്നാണ്. അതിന് ആ സംശയ വിചാരങ്ങൾ അതിവിടെ വ്യാഖ്യാനം കൊടുത്തു. ചർച്ചയ്ക്ക് വിധേയപ്പെടാൻ ആവശ്യമായവ, അതാണ് അതിന്റെ അർത്ഥം. അതിന് സംശയ വിചാരങ്ങൾ വിധിച്ചിരിക്കുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യണ്ട, അവസാന വാക്ക് വിധിച്ച് അവനെ തള്ളണ്ട, വിചാരങ്ങളെ വിധിച്ച് വ്യക്തിയെ തള്ളണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഒരാശയത്തെ തിരുത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ സഭാ നേതൃത്വത്തിന് ഉത്തരവാദിത്വം പിന്നെന്താ? അപ്പൊ ഇവിടെ ആളിനെ തള്ളുന്ന കാര്യമാ പറയുന്നത്, ആശയത്തെ തിരുത്തുന്നതല്ല. പറഞ്ഞു മനസ്സിലായോ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ കർത്താവ് പറഞ്ഞു, വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. വിധിക്കരുത് എന്ന് പറഞ്ഞാൽ തിരുത്തിക്കൊടുക്കരുത് എന്നതുകൊണ്ട് അർത്ഥമില്ല. ആളിനെ വിധിച്ച് തള്ളരുതെന്ന ഇവിടെയും അതാ പറഞ്ഞത്. അവനെ ചേർത്തുകൊള്ളതാ പറഞ്ഞത്, അല്ലാതെ അവന്റെ ആശയത്തെ നീ അങ്ങനെ അംഗീകരിക്കുന്നല്ല. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ആ വ്യക്തിയെ നീ തള്ളരുത്. വ്യക്തിയോട് നമുക്ക് കരുണയും സ്നേഹവും ഉണ്ടായിരിക്കണം. നിങ്ങൾ അവനെ ചേർത്തുകൊള്ളണം. ചേർത്തുകൊണ്ട് അങ്ങനെ വന്നാൽ അവൻ ബലഹീനനാണ് ഇന്ന്, നാളെ അവന് ആരാകും? ബലമുള്ളവനാകും. അവന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി അവനെ കൊണ്ട് ചില ഒരു 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 ഫോർമൽ ലൈഫ് സ്റ്റൈലിന് വേണ്ടി അവനെ നിർബന്ധിക്കരുത്. പിന്നെ നീ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവനെ നീ സ്വീകരിച്ചുകൊണ്ട് അവനെ നീ പറ്റിപ്പിക്കണം. ഇപ്പൊ നമ്മുടെ ഇടയിലും ഇങ്ങനെയുള്ള അനേക പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വിവാഹമോചനം, ആഭരണം, അബ്കാരി കോൺട്രാക്ടിങ്, പൊളിറ്റീഷ്യൻ, മനസ്സിലാവുന്നുണ്ടോ, രാഷ്ട്രീയക്കാർ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമ്മളിടയിൽ ഈ ഈ അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചിന്തയ്ക്കായി ആളുകൾ തിരഞ്ഞെടുക്കുന്നത് കാണാറുണ്ട്. വിവാഹമോചനവും പുനർവിവാഹവും ഒക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ സങ്കടമുള്ള കാര്യമാണ്. ശുശ്രൂഷകന്മാർ പ്രാർത്ഥിച്ച് അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ ദുഃഖിക്കുന്നു. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വിവാഹമോചിതർ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കെ പുനർവിവാഹിതർ, ദുർനടപ്പുകാർ എന്നുള്ളത് വേറെ ചില ആളുകൾ പറഞ്ഞ ദുർനടപ്പുകാരെ പോലെ മാറി നിൽക്കാൻ, സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്ന അവരുടെ പ്രൊഫഷനാണ്. അണ്ടർസ്റ്റാൻഡ് മീ? സെക്സ് വർക്കേഴ്സ് അതൊരു പ്രൊഫഷനാണ്. സർക്കാർ അവർക്ക് ലൈസൻസും കൊടുക്കുന്നു, സർക്കാർ അവരിൽ നിന്ന് ടാക്സും മേടിക്കുന്നു, പിന്നെ സമയക്കേണ്ടതാ വരും, തീർച്ചയായിട്ടും അതിനെ കൂടി വരും. കാര്യം ഫാമിലി എന്ന കോൺസെപ്റ്റ് തന്നെ ഇവിടെ തകരാറിലാണ്. ഫാമിലി, കുടുംബം, ഒരു ദൈവം സ്ഥാപിച്ച സ്ഥാപനത്തിൽ ഏതേനിൽ വെച്ച് തന്നെ നമുക്ക് ലഭിച്ചതും ഇന്നും നിലനിൽക്കുന്നതുമായ ഏറ്റവും അനുഗ്രഹീതമായ സ്ഥാപനമാണേത്? കുടുംബം. ആ ഏതെന്ന് തോട്ടത്തിൽ നിന്ന് ഈ പുരുഷത്തിന് ഒരു ഇലയെങ്കിലും കിട്ടിയാലും നല്ലായിരുന്നു അല്ലേ? അതിനകത്ത് ഒരു കല്ലെങ്കിലും കിട്ടിയാൽ നല്ലായിരുന്നു. അതിനുവേണ്ടി നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നമുക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഏതാ? കുടുംബബന്ധം, കുടുംബജീവിതം. അതും കൂടെ തട്ടിപ്പറിക്കാനാ പിശാചിന്റെ പെട്ടത്. അപ്പോൾ കുടുംബമാണ് ഏറ്റവും അധികം ചലഞ്ച് ചെയ്യപ്പെടുന്ന ദൈവിക സ്ഥാപനം എന്ന് മറക്കൽ. അങ്ങനെ ഈ ഒറ്റപ്പെട്ട് താമസിക്കേണ്ടി വരുന്നവർ, അതിന്റെ കൂടെ ഇന്ന് ലോകത്തിൽ ഏറ്റവും സമ്പന്നരായ രാഷ്ട്രങ്ങൾ, സമ്പന്നമായ രാഷ്ട്രങ്ങളിൽ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്, ദേ ട്രാവൽ അറൗണ്ട് ദ ഹോൾ വേൾഡ്, ലോകം മുഴുവൻ അവർ കുടുംബം വിട്ട് പലപ്പോഴും താമസിക്കേണ്ടി വരുന്നു. And their company provides them with all facilities, including the services of sex workers in Charvatel. അതുകൊണ്ട് ജപ്പാനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു കണക്ക് നിങ്ങൾ വായിച്ചില്ല, പത്രത്തിലുണ്ടായിരുന്നു. ജപ്പാനിൽ ഡെത്ത് റേറ്റിന്റെ അത്രയും ബർത്ത് റേറ്റ് ഇല്ല. അവിടെ ഒരാണ്ടിൽ എത്ര പേര് ചാകുന്നോ അതിന്റെ 70% ആളുകളെ അവിടെ ജനിക്കുന്നുള്ളൂ. പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. പല യൂറോപ്യൻ രാജ്യങ്ങളിലും അതാണ് ഗതി, പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ അവർ ദത്തെടുത്തോണ്ടിരിക്കുക. മക്കള് വേണ്ട, കുഞ്ഞുങ്ങൾ ജനിക്കാൻ പാടില്ല, ഓ ഐ കാനോട്ട് തിങ്ക് ഓഫ് ദ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഓഫ് അണ്ടർഗോയിങ് ലേബർ പെയിൻ എന്ന് പറഞ്ഞ് സ്ത്രീകൾ മത്സരിക്കുന്നു. കല്യാണത്തിന് മുമ്പ് തന്നെ ഇതൊരു ഒരു കണ്ടീഷനായി കേൾക്കുന്നു, ഫോഴ്സ് മീ നോട്ട് ടു ഗെറ്റ് കൺസീവ്. എന്റെ കൂടെ ഉണ്ടോ? പലയിടത്തും പല സമൂഹങ്ങളിലും. അപ്പോൾ കുടുംബം വളരെ വളരെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുക. കുടുംബം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു അപ്രൂവ്ഡ് പ്രൊഫഷനായിട്ട് ഇനി വർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സർക്കാർ അനുവദിച്ചത് സഭ അംഗീകരിക്കുന്നില്ല എന്ന് വന്നാൽ ഭയങ്കര പ്രശ്നം. ഇവർ പോയി എന്ത് ചെയ്യാം? കോടതിയിൽ കേസ് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ട്? ഇവരെ ഇങ്ങനെ പതുക്കെ പതുക്കെ കാലത്തിനനുസരിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഒരിക്കലും പാടില്ല. ഞാൻ ചേച്ചില് കഴിഞ്ഞ വർഷം ഒരു കൺവെൻഷന് വേണ്ടി പോയപ്പോൾ ഈ വിഷയ സംബന്ധമായി ഒന്നിലധികം സ്ഥലത്ത് ചെറിയ കൂടിവരവുകൾ രൂപപ്പെടുത്തിയവരുമായി സംസാരിക്കുകയും ചെയ്യാനിടയായി. നമ്മളൊരു കാര്യം മറക്കരുത്, ദൈവം ഇത് ഏറ്റവും വെറുക്കുന്നതാണ്. കല്യാണം ഒഴിഞ്ഞേച്ച് പുനർവിവാഹം കഴിക്കണം, ഒരിക്കലും പാടില്ല. ഈ ഞാനിപ്പോ പറഞ്ഞതുപോലെയുള്ള ആളുകൾ, വിവാഹമോചിതർ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ പുനർവിവാഹം കഴിച്ചവര്, ദുർനടപ്പുകാര്, സെക്സ് വർക്കേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ദൈവസഭയിൽ സ്ഥാനമില്ല. ഇവർ സോദോം ഗോമോറക്കാർക്ക് തുല്യരാണ്. കാര്യം പറയാം, അന്യജടം മോഹിച്ച് നടക്കുന്നതാണ് സോദോം ഗോമോറയുടെ തെറ്റായിരുന്നു. ഓർക്കുന്നുണ്ടോ? യൂദാ ലേഖനം 7-ാം വാക്യത്തിലുണ്ട്, അന്യജടം മോഹിച്ചതും. സ്വന്തം ജഡം എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി. ജീവിച്ചിരിക്കെ ആ സ്വന്തം ജഡത്തെ തള്ളി അന്യജടം സ്വീകരിക്കുന്നത്. 5:29 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഭാര്യയെ കരുതണം എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു ആരും സ്വന്തം ജഡത്തെ പകച്ചിട്ടില്ലല്ലോ. അപ്പൊ ഭാര്യയെ കരുതണം, അവളെ സ്നേഹിക്കണം, പോറ്റി പുലർത്തണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അത് നിന്റെ ജഡമാ, അത് നിന്റെ ശരീരമാ, നിന്റെ ശരീരം. അപ്പൊ എന്റെ ശരീരമായ എന്റെ ഭാര്യ, എന്റെ ഭാര്യയുടെ ശരീരമായ ഞാൻ ഭർത്താവ്, സ്വന്തം ശരീരമാ. ആ ജഡത്തെ തള്ളി അന്യജഡം. ഭാര്യ ജീവിച്ചിരിക്കെ, ഭർത്താവ് ജീവിച്ചിരിക്കെ, പുനർവിവാഹം കഴിക്കുന്നവൻ സോദോം ഗോമോറ ചെയ്ത പാപം ചെയ്യുന്നവരാണ്. മനസ്സിലാവുന്നുണ്ടോ? സോദോം ഗോമോറക്കാർ പാപികളെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഇവർ പാപികളാ. ഞാൻ അല്പം വിശദീകരിക്കാം. ക്രിസ്തു സഭയെ ചെയ്തതുപോലെ ജീവിത പങ്കാളിയോട് പെരുമാറണം. അങ്ങനെ അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ അന്യോന്യം സ്നേഹിക്കണം. തന്നെ വിട്ട് മത്സരിച്ച് മാറിപ്പോയ മനുഷ്യന് വേണ്ടി യേശു സ്വജീവിതം യാഗമാക്കി ജീവനേക്കാളേറെ നമ്മളെ സ്നേഹിച്ച് നമ്മെ ഉദ്ധരിക്കാൻ വഴിയൊരുക്കി അല്ലെ. അതുപോലെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അവിശ്വസ്തയായ അല്ലെങ്കിൽ അവിശ്വസ്തനായി വിട്ടുപോയ ജീവിത പങ്കാളിയെ സ്നേഹപൂർവം തേടിച്ചെന്ന് ത്യാഗപൂർണമായ തന്റെ സ്നേഹം അവർക്ക് തെളിയിച്ചു കൊടുത്ത് ഉദ്ധരിക്കുവാനും പൗസ് തയ്യാറാകണം. എന്റെ കൂടെ ഉണ്ടോ? തയ്യാറാകണം. ജഡിക സുഖങ്ങളെക്കാളേറെ പൗസിനെ സ്നേഹിക്കാൻ കഴിയാത്തതാണ് പലരെയും ആത്മീയ ജീവിതത്തിൽ തകർത്ത് കളയുന്നത്. ജീവനേക്കാളേറെ കർത്താവ് സ്നേഹിച്ച സഭയെ സംബന്ധിച്ചോ, അതുപോലെ നമ്മൾ ആരെ സ്നേഹിച്ചോണം? നമ്മുടെ സ്പൗസിനെ സ്നേഹിച്ചോണം. പക്ഷേ ജഡിക സുഖങ്ങളെക്കാളേറെ സ്പൗസിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. അതല്ലേ പറയുന്നത്, അവർ എന്നോട് തന്നെ ചോദിച്ച ആളുകളുണ്ട്, അവൾ പോയി അവനൊരു ജീവിതം വേണ്ടേ, അവളവിടെ വഴിക്ക് പോയി, ഇനി അവനൊരു ജീവിതം വേണ്ടേ? അതുപോലെ തിരിച്ചും ചോദിക്കും, അവനവന്റെ വഴിക്ക് പോയി അവക്കൊരു ജീവിതം. ഒരു കാര്യമാ എന്ന് ചോദിക്കുന്നവർ പലരുമുണ്ട്. ജീവിതം ആർക്കുള്ളതാ? ഈ പറഞ്ഞ ഭാഗത്ത് തന്നെ ഉണ്ടല്ലോ, നമുക്കോ അതാ കർത്താവിനോ, ജീവിക്കുന്നവർ കർത്താവിനായി ജീവിക്കുന്നു. അങ്ങനെ ദൈവം വായിച്ചത് അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ടാണ് അവൻ ചെയ്തതെങ്കിൽ അന്യജടമാണ്. അതെ, അഡൽട്രി ഉണ്ടായാൽ, അഡൽട്രി ഉണ്ടായ വിവാഹമോചനം ചെയ്യാം. കാര്യം അഡൽട്രിയിൽ ജീവിക്കുന്ന ആൾ, ഞാൻ അല്പം കൂടെ കാര്യം പറയുന്നുണ്ട്, ദുർമാർഗത്തിൽ ജീവിക്കുന്ന ആളിന്റെ കൂടെ പിന്നെയും കുടുംബമായി ജീവിച്ചോണ്ടിരുന്നാൽ ഇവനും അവളും അല്ല, ഇവനോ അവളോ ആ അഡൽട്രി എന്ന് പറയുന്ന ആ അഴുക്ക് ബന്ധത്തിൽ ഒരു പാർട്ടിയായി പോകും ഇല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവന്റെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി ദുർമാർഗത്തിൽ പോകുന്ന ആളെ വിട്ടുകളയാം, വിട്ടുകളയാം. പുനർവിവാഹം പാടില്ല, പുനർവിവാഹം പാടില്ല. വളരെ ഹൃദയപൂർവമായി സ്നേഹവും കരുതലും ഒക്കെയുള്ള ചില സഹോദരങ്ങൾ ചില പ്രയാസ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ ഞാനിവരെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ വേണ്ടതുപോലെ അറിയാതെ അങ്ങനെ ഒരു വിവാഹത്തിൽ സംബന്ധിക്കുകയും ചെയ്തു. അതെന്റെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 10-18 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കഴിഞ്ഞപ്പോ അന്ന് ഇത് ഇത്രയും റാന്തം പോലുമല്ല, അതാണ് അത് പരമ രഹസ്യമായിരുന്നു. പിന്നെ ഞാൻ അറിഞ്ഞത് എന്താ സംഭവിച്ചെന്ന് പോലും എനിക്ക് അന്ന് അറിഞ്ഞുകൂടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കരിങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മല ഹൃദയത്തോടെ അന്വേഷിച്ചു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ശക്തമായി തന്ന ആലോചനയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് തെറ്റാണ്. അന്യജഡം മോഹിക്കുന്നു, അത് അന്യജഡമാണ്. സ്വന്തം ജഡം ജീവിച്ചിരിക്കെ ഇത് സോദോം ഗൊമോറാക്കാർ ചെയ്ത അതേ പാപം. ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൾ ഓൾറെഡി വിവാഹിതയല്ലേ? ആ അബദ്ധം ഇവൾ ഇത് ഇവരെ പറഞ്ഞു, അല്ലെങ്കിൽ പോയി അബദ്ധം വന്നു പോയി അവിടെ അവള് മീൻസ് സ്പിൻസ്റ്ററായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവരെ എനിക്കറിയാം. എനിക്ക് പരസ്യത്തിന്റെ പേര് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് അറിയാം. ഭർത്താവ് കല്യാണം കഴിഞ്ഞു, കേരളത്തിന് പുറത്തുള്ളൊരു പട്ടണത്തിലാണ്. അവിടെ ചെന്നു കുറച്ചാള് ജീവിച്ചു. കുറച്ചാള് ജീവിച്ചത് കഴിഞ്ഞപ്പം അവർക്ക് അവൾക്ക് ഷീ ബിക്കെയിം പ്രഗ്നന്റ്. ഏതായാലും ഒരു വർഷത്തോളമായി. ആ കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിന് വേറൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും അവളെയും കൂടി ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ താമസം. സോറി, എത്ര പറഞ്ഞിട്ടും ആളുകളൊക്കെ ഇടപെട്ടിട്ടും വിട്ടുകളയില്ല. ഞാൻ മൂലം വിശ്വാസത്തിൽ നടത്തപ്പെട്ടാണ് അവളെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തള്ളി എനിക്ക് അവളെ കുറിച്ചൊരു ഉത്തരവാദിത്വം. നിന്നെ കിട്ടുന്നതിന് മുമ്പേ അവളാണ് എന്റെ ജീവിത പങ്കാളി. നീ ഞാൻ ഇടയ്ക്ക് കയറി വന്ന, നിനക്ക് വേണേ പോകാം. എന്തു ചെയ്യും? പോന്നു. അവളൊരു ജോലിയും ചെയ്ത് ആ കുഞ്ഞിനെ വളർത്തി വിശ്വസ്തയായി ജീവിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു ആ കുഞ്ഞിനിപ്പോ ഏണ്ട് പല 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 വർഷങ്ങൾ പ്രായം. ഒത്തിരി വേറെ കല്യാണങ്ങൾ ഈ പല ഇങ്ങനെയുള്ള പല തെറ്റുകളും പലയിടത്ത് നടക്കുന്നതുകൊണ്ട് ഒത്തിരി പേർ അവളെ കണ്ടാൽ ഇപ്പോൾ വിവാഹിതയാണെന്ന് പോലും തോന്നിയില്ല. അതുപോലെ സുന്ദരിയായ യുവതിയാണ്. പറഞ്ഞിട്ടുണ്ടോ, ഐ ആം ഓൾറെഡി മാരീഡ്, മൈ ഹസ്ബൻഡ് ലിവ്സ്, ദാറ്റ് വിൽ ബി അഡൾട്ടറി. എന്റെ ജഡം ജീവിച്ചിരിക്കുന്നു, ഞാൻ അന്യജഡം മോഹിക്കില്ല. ഇത് നമ്മൾ അയഞ്ഞയഞ്ഞയഞ്ഞ് എവിടെ വരെ പോവാ? എവിടെ ചെന്ന് നിൽക്കും? നരകത്തിൽ. ഇതേ വാചകനോട് ചോദിച്ചു. അത് ഞാൻ ഇങ്ങനെ അതിനെ കുറിച്ച് കുറിപ്പുകൾ ഉണ്ടാക്കിയപ്പോൾ അവൻ അവള് പോയി, അവള് അവനൊരു ജീവിതം വേണ്ടേ? അല്ലെ, അവൻ പോയി അവക്കൊരു ജീവിതം ഇതാ. ഈ ഭാഗത്ത് പറയുന്നത് എന്താ? ജീവിക്കുന്നെങ്കിൽ ആർക്കു വേണ്ടി ജീവിക്കുന്നു? കർത്താവിനാ ജീവിക്കുന്നു. മരിക്കുന്നെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് അൾട്ടീരിയർ മോട്ടീവ് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് അതിന്റെ പിന്നിൽ സ്വാധീനം ചെലുത്തുന്നതുകൊണ്ടാണ് പലർക്കും അബദ്ധം വരുന്നത്. എങ്ങനെ വേണ്ടി കയ്യാലും ആരായാലും വേണ്ട, എനിക്ക് അമേരിക്ക പോകണം. എനിക്കറിയാം അങ്ങനെ ഒരു വ്യക്തി അമേരിക്ക പോയി, ഇപ്പൊ വലയുന്നു. വേറെ ആൾ പറഞ്ഞു എന്തായാലും വേണ്ട നേഹിനെക്കാം. ലക്ഷ്യം അൾട്ടീരിയർ മോട്ടീവ്സ്, അൾട്ടീരിയർ മോട്ടീവ്സ് വരുന്നു. അതുകൊണ്ട് അന്വേഷിക്കുകയില്ല, അന്വേഷിക്കുകയില്ല. യെസ്, ബിഫോർ മാരേജ് യു ഷുഡ് മേക്ക് പ്രോപ്പർ എൻക്വയറി. പ്രോപ്പർ എൻക്വയറീസ് നമ്മൾ ചെയ്യണം. എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ. കണ്ടേ, അതോ കർത്താവുള്ളതാണോ? ഏഴാമത്തെ വാക്യം നിങ്ങൾ നോക്കാം. ഏഴാം വാക്യം, അവനും നമ്മിൽ ആരും തനിക്കായി തന്നെ, ആരും തനിക്കായി തന്നെ മരിക്കുന്നതില്ല. ആ അവസ്ഥയല്ലേ? ഒരു ദൈവത്തെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ? പറയാൻ കഴിയണം. സ്തോത്രം. ഇവിടെ നിങ്ങൾക്കൊരു ജീവിതം വേണമെങ്കിൽ നിങ്ങൾ കർത്താവുള്ളവരായിരിക്കില്ല. ഏത് ജീവിതമാണ് വേണ്ടെന്ന് തീരുമാനിച്ചോ, ഇവിടെയോ നിശ്ചയിലോ? ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഭയപ്പാടോടുകൂടി ഉള്ളിൽ വേദനയോടുകൂടിയാ പറയുന്നത്. ഞാൻ മാറി നിന്നുകൊണ്ട് വിമർശിക്കുകയല്ല. എന്റെ ഹൃദയത്തിൽ അതുപോലെ നൊമ്പരമുണ്ട്. ഒരു പഴുതെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന എനിക്ക് കരുതലുള്ള എന്റെ സഹോദരങ്ങൾക്ക് സ്ഥൈര്യമായ തുടർന്ന കുടുംബജീവിതം ഉണ്ടാകാനായി ഞാനും അതിനെ സപ്പോർട്ട് ചെയ്തേനെ. പക്ഷേ പുസ്തകത്തിലൊന്നും വ്യവസ്ഥയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹൃദയത്തിൽ വേദനയുണ്ട്, പക്ഷെ പ്രമാണമിതാ. പത്രം, നിങ്ങളിൽ ആരെക്കാളും ഈ കാര്യത്തിൽ വല്ലൊരു വഴുത ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ആ സഹോദരനെ, എന്റെ ആ സഹോദരിയെ ഞാന് പിന്താങ്ങിയനെ എന്ന് പറയാത്തക്ക പോലെ ഞാൻ ഹൃദയപൂർവ്വം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഊരാക്കുടുക്കിൽപ്പെട്ട് വലയുന്നവരുണ്ട്. പക്ഷേ അവരോട് എനിക്ക് വ്യക്തിപരമായുള്ള സ്നേഹവും അവരെ കുറിച്ചുള്ള കരുതലും പരിഗണിച്ച് അവരുള്ള അനുകമ്പ പരിഗണിച്ച് പ്രമാണത്തെ തിരുത്താൻ ഒരിക്കലും എനിക്ക് അനുവാദമില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളിൽ നമ്മുടെ സമൂഹത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. തെറ്റ് തെറ്റല്ലെന്ന് സംഭവിക്കുന്നത് അകത്തെന്തോ ഉണ്ടോ അതേ ഉള്ളൂ, പുറത്ത് ഒരു പ്രശ്നവും ഇല്ലെന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ ഇടയിലുണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഒന്നും പാപമല്ലെന്ന് ആന്തരികമായ അതിന്റെ മനോഭാവം എന്താണെന്നുള്ളതാണ് പ്രധാനമെന്നും പഠിപ്പിക്കുന്നവർ. അവര് പറയുന്ന വേറൊരു എക്സ്ട്രീമിൽ പോകുന്നുണ്ട്, വേറെ എക്സ്ട്രീമിൽ പോകുന്ന ആൽഡസ് ഹക്സ്ലി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. ഓ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. ഓ ബ്രേവ് ന്യൂ വേൾഡ് നിരീശ്വരനായ ആൽഡസ് ഹക്സ്ലിയുടെ ഓ ബ്രേവ് ന്യൂ വേൾഡിൽ അദ്ദേഹം ഈ ഇന്നത്തെ ഈ യാഥാസ്ഥിതിക ധാർമ്മിക മൂല്യങ്ങളൊക്കെ നിലനിർത്തുന്ന ഒരു ഒരു ലോകം, ഈ ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഈ ലോകത്തിൽ നിന്ന് അപൂർവം ചില ധാർമ്മിക മൂല്യങ്ങളുള്ള അവർ പറയുന്ന മൂരാറ്റികൾ കുറച്ചുപേര് മാത്രം ജീവിച്ചിരിക്കുമ്പോൾ ഒരു പുതിയ ലോകം എന്ന് പറയുന്ന പോലെയുള്ള നിയമങ്ങൾക്കും നിർബന്ധങ്ങൾക്കും ഒന്നും പ്രാധാന്യമില്ലാത്ത ഒരു പുതിയ ലോകം, ബ്രേവ് ന്യൂ വേൾഡ് എന്നാണ് അതിന് പേരുണ്ട്. ആ ബ്രേവ് ന്യൂ വേൾഡ് ഒരു ചെറിയ കാലത്തേക്ക് ഈ ഈ പഴയ യാഥാസ്ഥിതി ലോകവും ഈ ഈ പുതിയതായിട്ട് വരുന്ന ഈ ഈ ഈ ഈ റെവല്യൂഷണറി വേൾഡും കൂടി ഒന്ന് കോ എക്സിസ്റ്റ് ചെയ്യേണ്ട ഒരു ചുരുങ്ങിയ കാലം ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം നോവലിനകത്ത് പറയുന്നു. അന്ന് ഈ പഴയ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വിളിക്കാരം കൊടുത്തിരിക്കുന്നു. സാവേജ് ജോൺ പഴയ യാഥാസ്ഥിതി ഉണ്ടാവില്ല പുതിയ ലോകത്തിലെ. അപ്പോൾ സാവേജ് ജോണിനെ കണ്ട സമർത്ഥിയായ യോഗ്യതയായ ഒരു പെൺകുട്ടിക്ക് സാവേജ് ജോണിനെ വളരെ ബോധിച്ചു, വളരെ ബോധിച്ചു, ഇവനോട് വളരെ താല്പര്യമായി. ഇവനോട് വളരെ താല്പര്യമായപ്പോൾ അവളുടെ കൂടെ സമയം ചെലവഴിക്കുവാൻ, അവളെ അവൾക്ക് സംതൃപ്തി ലഭിക്കേണ്ടതിന് ഇവനെ ഇവനോട് തുറന്ന് ആവശ്യപ്പെടുമ്പോൾ അത് അവളെ ഹർട്ട് ചെയ്തെന്ന്, അവളോട് അവൻ പാപം ചെയ്തെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നതാണ് പാപം എന്ന് തിരിച്ച വ്യാഖ്യാനം വന്നിരിക്കുന്ന ഒരു കാലത്താ പതുക്കെ തുടങ്ങിയത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം ഓർക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. ഇവിടെയാണ് ഇരുളിൽ വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കേണ്ട ഒരു അർത്ഥം. ചിലരും എന്റെ കൂടെ ഉണ്ടോ? ഇരുളിൽ വെളിച്ചത്തിന്റെ മക്കളായിരിക്കും. ഭയപ്പെടണേ സഹോദരങ്ങളെ, ദയവേ നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ വീടുകളുടെയും ഒക്കെ കല്യാണം നടക്കുമ്പോൾ പണമോ വിദ്യാഭ്യാസമോ ഈവൻ ശാരീരിക സൗന്ദര്യമോ കുടുംബ ശ്രേഷ്ഠതയോ അവരുടെ ജോലിയോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള വിസ പ്രോസ്പെക്റ്റോ കേൾക്കുന്നുണ്ടോ, ഇതൊന്നും പരിഗണനയായിരിക്കരുത്. സ്തോത്രം. ആത്മീയതയായിരിക്കണം ഒന്നാം പരിഗണന. പ്ലീസ്, മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. നിങ്ങൾക്ക് സ്വന്തമായ ജീവിതം വേണോ അതോ നിങ്ങൾക്ക് ക്രിസ്തുവിൽ, ക്രിസ്തു നിങ്ങളിൽ ജീവിക്കണോ? വചനത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഏത് ത്യാഗപൂർണമായി വിട്ടുവീഴ്ചയും ചെയ്ത് ജീവിത പങ്കാളിയോട് നിരന്നുകൊള്ളണം. ക്രിസ്തു സ്നേഹിച്ചവരെ സ്നേഹിക്കണമെന്നല്ലേ? കർത്താവ് പാപം ചെയ്ത് മനുസരിച്ച് ഇറങ്ങിപ്പോയവനെ തേടി ഇങ്ങനെ വന്നില്ലേ? ഞാനിത് പറഞ്ഞപ്പോൾ ഒരു സഹോദരനോട് ഞാൻ അങ്ങനെ അവളെ തേടി പോകുന്നൊന്നുമില്ല, അവൾ വന്നാൽ ഞാൻ തിരിച്ചോളാം. അങ്ങനെയല്ല ബ്രദർ, കർത്താവ് തേടി ഇങ്ങോട്ട് വന്നു, നീ പോണമെന്ന് പറഞ്ഞു. എന്റെ കൂടെ ഉണ്ടോ? വചനപരിധി എന്നാൽ, വചനപരിധി എന്ന് ഞാൻ, വചനപരിധി എന്നാൽ എന്താണ് അർത്ഥം എന്നുള്ളതൊക്കെ വ്യക്തമാണല്ലോ എന്ന് പറഞ്ഞ ഈ വിട്ടുവീഴ്ച എങ്ങനെ നിറന്നുകൊള്ളുന്നതിനോ ഒരു കാര്യം ചെയ്തു കുഞ്ഞെ, അത്ര നിർബന്ധമാണെങ്കിൽ ആഴ്ച ഒരു ദിവസം നീ അവൻ്റെ കൂടെ പൊക്കോ, എന്റെ കൂടെ താമസിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ വിട്ടുവീഴ്ചക്ക്, അങ്ങനത്തെ വിട്ടുവീഴ്ച പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, വചന പരിധിയിൽ വിശുദ്ധന് യോഗ്യമായി വിട്ടുവീഴ്ച. പഴയതിനോട് ഞാൻ യാത്ര പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി ക്ഷമിക്കണം. ഇല്ല, സ്തോത്രം. വചനപരിധിയിൽ എന്നാൽ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അബ്കാരികൾ, ഒരു അബ്കാരി കോൺട്രാക്ട് മധ്യ കള്ളിഷാപ്പുകാർ രക്ഷിക്കപ്പെട്ടു, നമുക്ക് അവനെ എന്ത് ചെയ്യണം? അബ്കാരി വിടണം, അബ്കാരി വിടണം. അയ്യോ അതെനിക്ക് ഉത്തരം കിട്ടാറുണ്ട്. വേണമെങ്കിൽ നിന്നെ സ്ഥാനപ്പെടുത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിനക്ക് അർത്ഥമേശ നിന്നെ സംബന്ധിപ്പിക്കുന്നതിന് മെമ്പർഷിപ്പ് വരുന്നതിന് മുമ്പ് 3 മാസം കൊണ്ട് നിന്റെ കാര്യം നീ ക്രമീകരിച്ചോ. കർത്താവ് എന്റെ സഹോദരൻ സഹായിക്കണം, അവനോട് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അതിനു വേണ്ടി നിങ്ങൾ മുട്ടിപ്പായി അഫ്ഗാനികളെ. അങ്ങനെയുള്ളവരെ സഭയിൽ പാടില്ല. ദൈവസ്നേഹത്തിന് വ്യവസ്ഥ ഒന്നുമില്ലെങ്കിലും ദൈവത്തിന് അംഗീകരണം വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ളതാണ്. സ്നേഹത്തിന് വ്യവസ്ഥയൊന്നും ഇല്ല, ഉണ്ടോ? പക്ഷെ ദൈവത്തിന് അംഗീകരണം വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ളതാണെന്ന് മറക്കരുത്. സാധ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതെങ്കിൽ അത് അവന്റെ സാഹചര്യം പരിഗണിച്ച് അവന് വേറൊരു ജോലി കിട്ടാമെങ്കിൽ അവൻ അത് സ്വീകരിക്കണം. വേറെ ഒരു ജോലി അവന് കിട്ടാമെങ്കിൽ അത് സ്വീകരിക്കുന്നതാണ് നല്ലത്. അവൻ എന്നോട് വന്ന് പറഞ്ഞു, എന്റെ ദേവദാസനെ ഇങ്ങനെ ഞാൻ വളരെ ബുദ്ധിമുട്ടില്ല, ഞാൻ അയാളോട് പറഞ്ഞിട്ട് മാനേജർ എനിക്ക് മാറ്റി തരുന്നില്ല, അത് വളരെ ബുദ്ധിമുട്ടാകുന്നു, ഞാൻ എന്ത് ചെയ്യണം, ഇത് ഒഴിച്ചു കൊടുക്കണം. അതാ അവന്റെ ബുദ്ധിമുട്ട്, ഒഴിച്ചു കൊടുക്കേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ വേറൊരു ജോലി ജീവൻ നിനക്ക് തരും, അല്ലെ അയാളുടെ മനസ്സ് ദൈവമാരി തരും. നീ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അവനൊരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ചെന്ന മാനേജർ എടുത്ത് അവന്റെ സങ്കടം പറഞ്ഞു, പ്ലീസ് എന്നെ സഹായിക്കുന്നു. ആട്ടെ, നിന്നെ അവിടുന്ന് മാറ്റിയേക്കും. അവനെ ആ ബാറിൽ നിന്ന് മാറ്റി ബാങ്ക്വറ്റ് ഹാളിലേക്ക് പാർട്ടികൾ നടത്തുന്ന ഹാളുണ്ട്. അവന് പിന്നെ എന്നെ കണ്ടപ്പോ പറഞ്ഞു, ജോലി ഭയങ്കര കഷ്ട, വരുമാനവും കുറഞ്ഞു. ബാറിലായിരുന്നപ്പോ എനിക്ക് ഒത്തിരി ടിപ്പ് കിട്ടുമായിരുന്നു. വരുമാനവും കുറഞ്ഞു, ബാങ്ക്വറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേനും പേരുവരല്ലേ നിൽക്കണമെന്ന് പറഞ്ഞു. പേരുവരല്ലേ നിന്ന് ഓടി നടക്കുക, ജീവിതം ജോലി സുഖമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്ത് വേണമെന്ന് ചോദിച്ചു. യോ, ഇത് മതിയേ, ദൈവം എനിക്ക് വരം തന്നോളൂ എന്ന് പറഞ്ഞു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം പരിഹാരം തരും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, അവിടെയാണ് ക്ലിപ്സിസ്. നമ്മൾ ചിന്തിച്ചാൽ ടെൻഷൻ എന്ന ബാറിൽ ജോലി ചെയ്യുമ്പോൾ ഈ വേറൊരു ജോലി ജോലിയാണ് അവന് യോഗ്യം, ദൈവം അത് കൊടുക്കും. സാഹചര്യം ഒരുക്കിയും അത് അവന്റെ മനസാക്ഷിക്കനുസരിച്ച് അവന്റെ മനസാക്ഷിക്കനുസരിച്ച് അവൻ ചെയ്യട്ടെ. ഉദാഹരണം പറയാം. പിന്നെ എന്റെ ഫാദറിലേക്ക് അദ്ദേഹം വേറില്ലായിരുന്നു, കുറെ വർഷങ്ങൾ ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ് നിർബന്ധമാണ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇദ്ദേഹത്തിന്റെ കൈ മിറ്റ്സുബിഷിയുടെ ഒരു ഈ വലുതുമല്ല ചെറുതുമല്ല ഇടത്തരത്തിലൊരു അതിലേറ്റവും കൂടുതൽ ഓട്ടം കിട്ടുന്നത് ഈ മദ്യക്കുപ്പികൾ ബെവറേജസ് കോർപ്പറേഷനിലെ ഗോഡൌണിൽ നിന്ന് ഗോഡൌണിലേക്ക് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഓടണ്ട, പക്ഷെ അത് ചെയ്യാൻ. പക്ഷേ ഈ മദ്യക്കുപ്പി ഒരു ഗോഡൌണിൽ വേറെ ഉടൻ കൊണ്ടുപോയതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഈ വണ്ടിയിൽ എന്തെങ്കിലും മദ്യം വേണോ? അങ്ങനെ ചോദിക്കുന്ന ഒരാളിന് അത്യാവശ്യമാണ് അത് ചെയ്തെങ്കിലേ ജീവിക്കാൻ ഒക്കെയുള്ളൂ എന്നൊരു സാഹചര്യം വരുവാണെങ്കിൽ അവന്റെ മനസ്സാക്ഷി അനുസരിച്ച് ചെയ്യട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഇതാണ് ഏറ്റവും നല്ലത്. ഒരു ദൈവമുള്ള സാക്ഷ്യം അവിടെയാണ്. മനസ്സിലായി. പ്രിയപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ, നമ്മൾ ഇന്നലെ ചിന്തിച്ചപ്പോ പടയാളികൾ ചെയ്യുന്നതെല്ലാം കർത്താവ് അംഗീകരിച്ചത് കൊണ്ടല്ല. ജോലി വിട്ടുകളയാൻ കർത്താവ് ഉടനെ പറഞ്ഞില്ല. കാരാഗ്രഹപ്രമാണി പൗലോസിനെ അടിച്ച് എവിടാക്കി? കാരാഗ്രഹത്തിലാക്കി. അവരടിച്ചു, കാരാഗ്രഹപ്രമാണി ആമത്തിലിട്ടു. പിന്നെയും കാരാഗ്രഹപ്രമാണി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും പൗലോസും ശീലാസും കൂടെ തിരിച്ച് കാരാഗ്രഹത്തിലേക്ക്. അപ്പോഴും അവനാണ് അവിടുത്തെ കാരാഗ്രഹ പ്രമാണി. മനസ്സോടെയാണോ ചെയ്തത്? തന്റെ ജോലി എന്നില്ല ചെയ്തു. പൗലോസ് അവരോട് പറഞ്ഞില്ല, നീ കാരാഗ്രഹപ്രമാണിത്തരത്തിന്റെ പരിപാടി നിർത്തെന്ന് പറഞ്ഞില്ല. ഒരു ജോലി എന്ന നിലയിൽ, മനസ്സിലായല്ലോ, ഒരു ജോലി എന്ന നിലയിൽ അത് ചെയ്തെങ്കിലേ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു സാഹചര്യം വന്നാൽ നിനക്ക് അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരും. പക്ഷേ മനസാക്ഷി നിന്നെ കുറ്റം വിധിക്കുന്നെങ്കിൽ അത് തുടരരുത്. ഇനി എല്ലാ ബിസിനസ്സുകാരും എല്ലാം തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ നമ്മൾക്ക് ഉണ്ടാകണ്ട. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓർഡർ കിട്ടാൻ ചിലപ്പം വലിയ ഒരാളൊരു എന്ത് കൊടുക്കും, ഇത്ര പെർസെന്റ് കമ്മീഷൻ, അതൊക്കെയാണല്ലോ. അതിൽ കൂടി ഒരു തെറ്റ് വരുന്നില്ലല്ലോ. വേറൊരാളിനെ ദ്രോഹിക്കാൻ വേണ്ടി അത് ചെയ്യരുത്. അതല്ല ഓരോ ഇൻഡിവിജ്വൽ കേസിൽ നിങ്ങൾ പരിഗണിക്കേണ്ടതും. നിങ്ങൾ ദൈവവേദനാണെങ്കിൽ നിങ്ങളുടെ മുകളിലിരിക്കുന്ന ആളിനോട് അവസരം കിട്ടുന്നതനുസരിച്ച് പ്രാർത്ഥനയോടെ ചെന്ന് കാര്യങ്ങൾ തെളിയിച്ചു കൊടുക്കുകയും ചെയ്യണം. കോമ്പറ്റീഷൻ ഉണ്ട്, കോമ്പറ്റീഷൻ വരുമ്പോൾ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സിന് വേണ്ടി വരും. അപ്പൊ അതാണ് ഇത് കൊടുക്കേണ്ടി വരും. എന്തുവാ ഗിഫ്റ്റ്? ഏത് മെത്തേഡും സ്വീകരിക്കരുത്. എനിക്കറിയാതെ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച്. പക്ഷേ അത് ആ ജോലി ചെയ്താലേ അതുപോലെ അതെ അത് മനസാക്ഷി അനുസരിച്ച് ചെയ്യുക. ഓരോ ഇൻഡിവിജ്വൽ കേസും അല്ലെങ്കിൽ ആ കേസിനെ കുറിച്ചുള്ള സകല വിവരങ്ങളും ഉൾക്കൊണ്ട ശേഷം മാത്രമേ അവസാനം ഒരു തീരുമാനം പറയാൻ ഒക്കുള്ളൂ. ഓരോ ഇൻഡിവിജ്വൽ കേസും നിങ്ങൾ പരിഗണിക്കുക. പോലീസിൽ ജോലി ചെയ്യുന്നു, പോലീസിൽ ജോലി ചെയ്യുമ്പോൾ ചിലപ്പം മനസാക്ഷിക്ക് വിരുദ്ധമായി മോളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ച് തല്ലേണ്ടി വരും, ഷൂട്ട് ചെയ്യേണ്ടി വരും, വാട്ടർ ക്യാനൺ ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ ജോലി വിട്ട് കളയണം. അത് മനസാക്ഷിക്ക് വിരുദ്ധമായ ഒരു കാര്യം. നീ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനെ നടത്തപ്പെടുന്ന ഒരു വരെ ദൈവാത്മാവ് അതിനുള്ള ഉത്ബോധ്യം കൊടുക്കും. ഓരോ ഇൻഡിവിജ്വൽ കേസ് നമ്മൾ എടുത്ത് പഠിച്ച് കൗൺസിൽ ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ല, പൊതുവായ ഒരു ബ്ലാങ്കറ്റ് റൂൾ അവിടെ പറയാൻ നമുക്ക് കഴിയുകയില്ല. ആട്ടെ, മനസ്സിലാകുന്നു, വിശ്വസിക്കട്ടെ, സ്തോത്രം. അതുപോലെ ഇന്ന് നമ്മുടെ ഇടയിൽ പിന്നെ പിന്നെ ഉള്ള വേറൊരിത് ആഭരണം എന്നുള്ളത് നമ്മുടെ ഇടയിൽ ഒരു 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 വിഷയമായിട്ട് നമ്മൾ കണക്കാക്കാറ് അത് വരുന്നുണ്ട്. ഇവിടെ ഈ വിവിധ സഭാവിഭാഗങ്ങൾ ഉണ്ടായി തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ പൊതുവിലുള്ള ആളുകൾ പലപ്പോഴും ക്രിസ്ത്യാനികളെ വിമർശിച്ച് ചോദിക്കുക, ഓടാ നിങ്ങളുടെ ഇടയിൽ എത്രണമുണ്ട്? കത്തോലിക്ക ഉണ്ട്, പ്രൊട്ടസ്റ്റന്റ് ഉണ്ട്, മർത്തോമാ ഉണ്ട്, പെന്തക്കോസ് ഉണ്ട്. പെന്തക്കോസ് തന്നെ എത്രണ്ണമാണ് ചോദിക്കാറുണ്ടല്ലോ. ഈ പലതും ഉണ്ടായത് ഈ സംശയവിചാരങ്ങൾ എന്ന് പറയുന്ന ആ ചെറിയ ഒരു മേഖലയുണ്ടല്ലോ, ആ മേഖലയുടെ വിവിധ വ്യാഖ്യാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ പലതും ഉണ്ടായിരിക്കുന്നു. മനസ്സിലാവുന്നതിന് വിശ്വസിക്കട്ടെ. അപ്പോൾ അവിടെ വ്യാഖ്യാനിച്ചാണ് ഇന്ന് പെന്തക്കോസിൽ പോലും ചില ഒരു പിരിവിന്റെ നിയോ പെന്തക്കോസ്റ്റിൽ നിന്നും ക്ലാസിക്കൽ പെന്തക്കോസ്റ്റിൽ നിന്നും തിയോളജിക്കാർ പോലും ഇപ്പം രണ്ട് വിളിക്കാൻ തുടങ്ങി. നിയോ പെന്തക്കോസ്റ്റിൽ ആൻഡ് ക്ലാസിക്കൽ പെന്തക്കോസ്റ്റിൽ. അപ്പൊ ഇതിൽ ഏതാണ് ഏതാണ് ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നത്? നമുക്ക് ഈ ലേഖനം ഈ അധ്യായം വായിച്ചാൽ വളരെ നേരം ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളാണ്. ഞാൻ ചില കാര്യങ്ങൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി സമയം കുറയ്ക്കാൻ വേണ്ടി ഞാൻ കുറിച്ചിട്ടുണ്ട്. അത് ഞാൻ വേഗം നിങ്ങളോട് പറയാം. ഈ അധ്യായത്തിൽ മുഴുവൻ കൂടി നമ്മൾ വരും നോക്കുമ്പോൾ കാണാവുന്ന ചില കാര്യങ്ങളാണിത്. ഇവിടെ നമ്മൾ കാര്യം എന്താണെന്നുള്ളത് മറക്കരുത്. ആദ്യത്തേത്, അതായത് കർമ്മമാർഗവും വിശ്വാസമാർഗവുമാണോ? വിശ്വാസം പ്രവൃത്തി, വിശ്വാസം പ്രവൃത്തി, വിശ്വാസമാർഗം കർമ്മ മാർഗം. അപ്പോൾ വിശ്വാസത്തിൽ ബലഹീനനാകുമ്പോൾ എന്തോ ചെയ്യും? കർമ്മത്തിലോട്ട് പോകും. കർമ്മീയമായത്, അതായത് പഴയതിന് പഴയതിനെ പിന്നെയും പിടിച്ചോണ്ട് ഇരിക്കും. പഴയതിന് മരിക്കാൻ തനിക്ക് കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പറയോ, കർത്താവിനെ ആ വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ആ പൂർണ്ണമായ അനുഭവത്തിലേക്ക് വരാൻ പലപ്പോഴും കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. സ്തോത്രം. നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഒന്നിനും നിർബന്ധിച്ച് ആരുടെ മേലും ഒന്നും ആവശ്യപ്പെടാൻ പാടില്ല. ഒരു കാര്യവും, കാര്യം ദൈവം നമ്മൾ മനസ്സാക്കി തന്നിട്ടുണ്ട്, നിർബന്ധിക്കാൻ പാടില്ല. അവർ നിർബന്ധിച്ച് ചെയ്യുന്നതുകൊണ്ട് സ്നേഹത്തിലല്ല ചെയ്യുന്നത്. ദൈവം അതിനെ പ്രകാരം പ്രബോധിപ്പിക്കാം. അതല്ല നമ്മൾ നേരത്തെ കണ്ടല്ലോ, കൽപ്പനയും പ്രബോധനവുമാണ്. മോശ എന്ത് ചെയ്യുന്നു? കൽപ്പിക്കുന്നു. നമ്മളത് ചിതാസനന്നില്ലാന്ന് തോന്നുന്നു. മോശ കൽപ്പിക്കുന്നു, പൗലോസ് എന്ത് ചെയ്യുന്നു? പ്രബോധിപ്പിക്കും. അതാണ് പന്ത്രണ്ടിനെ സഹോദരന്മാരെ ജീവിതത്തെ മനസ്സിലാക്കി നിങ്ങളെ പ്രബോധിപ്പിക്കണം. പ്രബോധിപ്പിക്കാം. നമ്മൾ എന്ത് ചെയ്യാം? ചെയ്യണ്ട, നിർബന്ധിക്കുക. നിർബന്ധിച്ചാൽ അവൻ ചെയ്യും, പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനം ഇടുമ്പോ ഞാൻ പറഞ്ഞില്ലേ, നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് സ്വാതന്ത്ര്യം പറയിപ്പിച്ചാൽ ഒരു പ്രയോജനം ഇല്ല എന്നുള്ളതുകൊണ്ട് സ്വാതന്ത്ര്യം.
അപ്പൊ ഞാന് ഒന്നാമത്തെ കാര്യം, താന്താന്റെ മനസ്സിൽ ഒരു ഉറപ്പുണ്ടായിരിക്കും. പതിനാലാമത്തെ അഞ്ചാം വാക്യത്തിലുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിക്കും, താന്താന്റെ മനസ്സിൽ എന്ത് ചെയ്യണം? ഒരുറപ്പുണ്ടാകണം. രണ്ടാമത് കർത്താവിനായി അത് ചെയ്യുന്നു എന്ന ബോധ്യമുണ്ടായിരിക്കണം. ആറാം വാക്യം, പതിനാലിന്റെ ആറാം വാക്യം, ഈ അധ്യായം മുഴുവൻ അതിന്റെ തത്വങ്ങൾ പറഞ്ഞിരിക്കുക. നീ നമുക്കൊരു ഉറപ്പ്, ഇത് ദൈവഹിതപ്രകാരം തന്നെയാണ് എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. അത് ബോധ്യം, നമ്മുടെ വെറും സങ്കല്പത്തിൽ പോരാ. രണ്ട്, ഞാനിത് ചെയ്യുന്നത് ആർക്കു വേണ്ടിയാ? കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം, അത് നമുക്ക് ഒക്കുവോ? മനസ്സിലാവുന്നുണ്ടേ? എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ഇനി അടുത്തത്, നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ഹൃദയപൂർവ്വം കർത്താവിനെ സ്തുതിക്കാൻ കഴിയണം. പതിനാലിന്റെ ആറാം വാക്യത്തിൽ തന്നെയുണ്ട്, ഹൃദയപൂർവ്വം കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം. അടുത്തത്, തനിക്കായിട്ടല്ല കർത്താവിനായി ജീവിക്കുന്നു, ജീവിതത്തിലും മരണത്തിലും കർത്താവിനുള്ളവനാണ് എന്ന ബോധ്യത്തിനും സമർപ്പണത്തിനും ചേരുന്നതായിരിക്കും. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല, കർത്താവിനായിട്ട്. എനിക്ക് വേണ്ടിയാണ് ഞാൻ കർത്താവിനായിട്ട് ജീവിക്കുന്നെങ്കിൽ എനിക്കിത് പാടുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കീറാമുട്ടിയായി നിൽക്കുന്ന ഈ കീറാമുട്ടി എന്നൊന്നുമല്ല, നമ്മളിൽ നമുക്കൊരു നമ്മുടെ ഒരു മത്സര സ്വഭാവം, നമ്മുടെ പഴയതിനെ വിടാനുള്ള നമ്മുടെ മനസ്സില്ലായ്മയും കൊണ്ടാണ് പലപ്പോഴും ആ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുമോ? അടുത്തത്, ഞാൻ വേണം ഈ പതിനാലാം അധ്യായത്തിലെ വാക്യങ്ങളാണ് പ്രധാനമായിട്ടും, ഏഴ് എട്ട വാക്യങ്ങൾ അതുണ്ട്. ഏഴ് എട്ട വാക്യങ്ങൾ, മരണത്തിലും ജീവിതത്തിലും യേശു തന്നെയാണ് എന്റെ കർത്താവ്, തന്റെ മരണത്താലാണ് അവിടുന്ന് എന്നെ തനിക്കുള്ളവനാക്കിയത്. ആ കർത്തൃത്വത്തിന് യോജിച്ചതാണോ എന്ന് നമ്മൾ നോക്കണം. ഒൻപതാം വാക്യത്തിൽ ഈ കാര്യം, ആ കർത്താവിന്റെ കർത്തൃത്വത്തിന് യോജിച്ചതാണോ? ഇനി പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യത്തിൽ, ദൈവന്യായാസനത്തിന് മുമ്പിൽ സകലത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്, ആ ബോധ്യം എനിക്കുണ്ട്, അതിനായുള്ള ഒരുക്കവുമായി ഇതിന് ഇതങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ നിങ്ങൾ പരിഞ്ഞാനുള്ളവരാണല്ലോ, നിങ്ങൾ തന്നെ സ്തോത്രം. വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. നമുക്ക് ലഭിക്കുന്ന ഓരോ മിനിറ്റും, ദൈവം നമ്മുടെ കയ്യിൽ തരുന്ന ഓരോ പെനിക്കും സ്തോത്രം, നമ്മുടെ ശരീരം ഉപയോഗിച്ച ഓരോ കാര്യത്തെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കണം. ദൈവം തന്നല്ലേ ഈ ആയുസ്, അതിനുള്ളിൽ ഞാൻ ഒരുങ്ങുക. ആ ഒരുങ്ങുന്ന ഒരുക്കത്തിൽ സ്തോത്രം, എന്റെ ഈ കാര്യം അതിനെന്നെ എങ്ങനെയാണ് ഒരുക്കുന്നതെന്ന് ഓർക്കണം സ്തോത്രം. അടുത്തത്, സഹോദരൻ ഇടർച്ചയോ തടങ്കലോ ആയിത്തീരുന്നുണ്ടോ എന്റെ ഈ പെരുമാറ്റം? പതിമൂന്നാം വാക്യം, സഹോദരൻ ഇടർച്ചയാണോ അതോ തടങ്കൽ ആണോ സ്തോത്രം? ഇനി ഇടർച്ചയെന്നും തടങ്കലെന്നും പറഞ്ഞ ഒരാൾ വരുന്നതിന് തടസ്സം, തടങ്കൽ. ഇടർച്ച എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞവൻ അതിന് ഇടർച്ച ഉണ്ടാകാൻ കാരണം. മനസ്സിലാവുന്നുണ്ടല്ലോ? പഴയതിന് പൂർണ്ണമായിട്ടും മരിച്ചെങ്കിൽ മാത്രമേ ഇടർച്ചയും തടങ്കലും ആകാതിരിക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള മൂലത്തിലെ വാക്കുകളൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ ആവശ്യമുണ്ടെങ്കിലും അതിനിപ്പോൾ സമയമില്ലല്ലോ. യാതൊരു വസ്തുവും അതിൽ തന്നെ തിന്മയല്ല, മലിനമല്ല. മനുഷ്യൻ അതിനെ ദുരുപയോഗിക്കുമ്പോഴാണ് വസ്തു മലിനമാകുന്നത്. പതിനാലാം വാക്യം, ഈ വസ്തുവിന് അതിൽ തന്നെ ഒരു തിന്മയും ഇല്ല. ഭക്ഷണത്തിൽ ഒരു തിന്മയും ഇല്ല, പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണം പറയാം. ഈ ഭക്ഷണം തന്നെ തിന്മയായിട്ട് വരും, യോഗ്യമല്ലാതെരും. ഇപ്പൊ നമുക്ക് അറിയാമല്ലോ, ഇപ്പം കൂടുതൽ സെൻസസ് എൻജോയ്മെന്റ്സ് ഉണ്ടാക്കാൻ ഉള്ള സ്പെഷ്യൽ ഫോർമുല, ഡയറ്റിന് സ്പെഷ്യൽ ഫോർമുല ഉണ്ട്, അതിനുവേണ്ടിയുള്ള ടാബ്ലറ്റ്സ്, അതിനുവേണ്ടിയുള്ള മരുന്നുകൾ, ഇങ്ങനെ കൂടുതൽ സെക്ഷൽ എൻജോയ്മെന്റ്സ്, സെൻസ്വൽ പ്ലഷേഴ്സ്, അതിനുവേണ്ടി. ഭക്ഷണത്തിന് തെറ്റുമല്ലോ ഉണ്ടോ? ഭക്ഷണത്തിന് തെറ്റൊന്നും ഇല്ല, പക്ഷെ അത് നീ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് തെറ്റാക്കുക. എന്റെ കൂടെ ഉണ്ടോ? നമ്മള് ആഭരണം എന്ന വിഷയം നമ്മൾ ചിന്തിച്ചാൽ, പൊന്നിന് അതിൽ തന്നെ ഒരു തിന്മയും, പൊന്നോ വെള്ളിയോ തിന്മയല്ല, ഒരു തിന്മയുമില്ല. എന്നാൽ അത് നമ്മൾ എന്തിനു വേണ്ടി
ഉപയോഗിക്കുന്നു. നമ്മുടെ ഡംഭത്തിനായോ നമ്മുടെ അലങ്കാരത്തിനായോ, മനസ്സിലാവുന്നുണ്ടോ, ലോകവുമായി നമ്മൾ താതാത്മ്യപ്പെടാനായോ ഏതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനം. അതുകൊണ്ടാണ് ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നു പോകും. സ്വർണം കൊണ്ടുള്ള ഒരു ഒരു പേന ആണെങ്കിൽ സ്റ്റീലും കൊണ്ടൊരു പേന ഉണ്ടാക്കി, സ്വർണം കൊണ്ടൊരു പേന ഉണ്ടാക്കി, എന്നാൽ അത് ഷോ ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സെറ്റാകും. മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യം. എന്താ ആ പൊന്നിന് അതിൽ തന്നെ ഒരു തിന്മയുമില്ല. പലപ്പോഴും ഈ ആഭരണം എന്നുള്ള വിഷയത്തെ പലരും പറയുന്നത് ലളിത ജീവിതം എന്ന ആശയമാണ്. ലളിത ജീവിതം എന്ന ആശയത്തെക്കാൾ കൂടിയ ആശയം അതിനകത്തുണ്ട്, തിയോളജിക്കൽ റീസൺ ഉണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലളിത ജീവിതം തീർച്ചയായും നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വിലയേറിയ വസ്ത്രവും നമ്മൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാം, പക്ഷെ ഒരു ഒരു കൂട്ടായ്മ ചെന്നിരിക്കുമ്പോൾ അവിടെ ഒരു ചേർച്ചക്കറം ഉണ്ടാവും. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നമുക്കത് നീടാണോ, അതോ ഐ ഷുഡ് ബി ഡ്രൈവിംഗ് ദ ബെസ്റ്റ് വെഹിക്കിൾ ഇൻ മൈ കോൺഗ്രിഗേഷൻ, ആ ചിന്തയാണോ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? നമ്മളാക്കുന്നതേ ഉള്ളൂ. ആക്കു
ഈ സഭയെ മുറിച്ചപ്പോ നമ്മള് ഈ വേറൊരു കാര്യമുണ്ട്, ഈ വസ്തു അതിൽ തന്നെ
എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. വസ്തു അതിൽ തന്നെ തിന്മയല്ല. ഇപ്പൊ ഉദാഹരണം, ചിരിയുമ്മച്ചടപ്പച്ചന്റെ കാലത്ത്, ശ്രദ്ധിക്കണേ, ചിരിയുമ്മച്ചടപ്പച്ചന്റെ കാലത്ത്, അതൊക്കെ വളരെ ഉപദേശത്തിലേക്ക് സ്ട്രിക്റ്റ് അടിക്കുന്ന ആളാണ്, പത്തനാപുരത്തുള്ള ഏറ്റവും വലിയ റൗഡിയായി നടക്കുന്ന ഒരാളിന്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടു വന്നു. രക്ഷിക്കപ്പെട്ടു വന്നപ്പം ഒടുവിൽ പറഞ്ഞു, അവൻ പറഞ്ഞു, ഭാഷ കണ്ടു, അതേ ഭാഷ ഒരു കാര്യമാണ്, നിങ്ങൾ അവളെ മുക്കുവോ പൊക്കുവോ കൂട്ടിച്ചേർക്കുവോ എന്തെങ്കിലും ചെയ്തോണം, പക്ഷെ എന്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ കെട്ടിയ മിന്നു പറിച്ചാൽ അന്ന് ഞാൻ അവളെ രണ്ടായിട്ട് മുറിച്ച് നിങ്ങളുടെ നടയെ കൊണ്ട് വെക്കുന്നു. അയാൾ അങ്ങനെ ചെയ്യും, അത്ര ക്രൂരന. വർഷങ്ങൾക്ക് മുമ്പാണ് അതുപോലെ അദ്ദേഹം ഈ സഹോദരി സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരാൻ വളരെ താല്പര്യം കാണിച്ചു. ആ സഹോദരിയോട് പറഞ്ഞു, വാസുവിനെ പറഞ്ഞു, അദ്ദേഹം ആ സഹോദരി പറഞ്ഞു, എന്നെ കൊല്ലുന്ന കൊല്ലട്ടെ, കർത്താൻ തന്നെ പോണം, എനിക്ക് അത്രമാത്രം സമർപ്പണമാണ്. ഇവിടെ അവൾ ആഭരണം ഊരി സ്നാനം സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഭീഷണി തീർച്ചയായിട്ടും വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാവും. പാസ്റ്റ് സഹോദരന്മാരെ എല്ലാവരും കൂടെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, സഹോദരന്മാരെ നിങ്ങൾ ഇതിന് ഒബ്ജക്റ്റ് ചെയ്യരുത്, ഈ സഹോദരിയുടെ ഹൃദയത്തിൽ നിന്ന് പോയതാണ്, അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പ്രത്യേക അവൾക്ക് ഒരു അനുവാദം കൊടുക്കുന്ന അനുസരിച്ച് അവൾ ഇത് ഇടും. അതുകൊണ്ട് നിങ്ങൾ അവൾ കർത്തമേശ എടുക്കുന്നതിൽ നിന്ന് വിലക്കരുത്, നിങ്ങളിത് പ്രശ്നമാക്കരുത് എന്ന് പറഞ്ഞ സഭ മുഴുവനായ എങ്കിലും ഇപ്പോൾ പത്രാവർത്തി വന്നപ്പോഴും ആ യോഗത്തിൽ ഇരുന്ന ചില സഹോദരങ്ങൾ എന്നോട് പറയുകയുണ്ടായി. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ, അനുവദിക്കാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം, അതാണ് ഓരോ ഇൻഡിവിജ്വൽ കേസ് നമ്മൾ എടുക്കണം, ഓരോ ഇൻഡിവിജ്വൽ കേസ്. പക്ഷെ നമ്മൾക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉള്ളവർ എത്ര പേരുണ്ട്? ആള് കൂടെ അതല്ലേ, നമ്മൾ ഇച്ചിരി മുമ്പ് നമ്മൾ ചിന്തിച്ചല്ലോ, ആത്മാവിന്റെ രക്ഷ എന്നുള്ളത് മാറി നമ്മുടെ സംഘടന വളരുക എന്നുള്ളതായി. അതെ, ദൈവമക്കൾ ആരും അത് അംഗീകരിച്ചത് ഭരിക്കാൻ സംഘടന, ആ സഭയും സംഘടന ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തങ്കു ബ്രദർ തന്നെ, ഇപ്പൊ പറഞ്ഞല്ലോ തങ്കുവിന്റെ കാര്യം പരാമർശിച്ചല്ലോ, ഞാൻ ഉൾപ്പെട്ടു നിന്നിരുന്ന സഭയിലെ അംഗമാണ്, ഞാൻ ഫിലാദൽഫിയ സഭയിലെ അംഗവും, ഞാൻ അന്നവിടെ സഹശുശ്രൂഷകനാണ്. എന്റെ സഹോദരൻ എന്ന നിലയിൽ ഞാൻ അവനെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ള ആളാണ്. തങ്കു ബ്രദറിന് ഞാൻ അവനെ ആത്മീയമായി ഗുണദോഷിക്കുകയും പ്രബോധിപ്പിക്കുകയും പല കാര്യങ്ങളിലും ആശ്വസിപ്പിക്കുകയും അവന് വേണ്ടി ദിവസം പക്ഷപാതം കഴിക്കുകയും കണ്ണിലോടെ ദിവസങ്ങളിൽ അവന്റെ അവസ്ഥ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സഹോദരൻ. എന്നാൽ വിശുദ്ധന്മാർക്ക് യോഗ്യമല്ലാത്ത പല കാര്യങ്ങളിൽ പോയതുകൊണ്ട് കർത്തൃമേശിൽ നിന്ന് തിരിച്ചു നിർത്തിയപ്പോൾ അതിന്റെ ദേഷ്യത്തിന് നമ്മുടെ ചർച്ചയിൽപ്പെട്ട വേറെ ചില സഹോദരനും, ഗ്ലാഡ്സൺ എന്ന് പറയുന്ന ഒരു സഹോദരനും വേറെ രണ്ട് സഹോദരന്മാർ ഈ സംഘം എല്ലാം കൂടെ കൂടി പെൻഷൻ ഭവനിൽ ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കർത്തൃമേശയിൽ നിന്ന് 3 മാസത്തേക്ക് മാറ്റിയിരുത്തിയപ്പോൾ അതിനുള്ള ദേഷ്യത്തിന് സഭയിൽ നിന്ന് മാറി ആ കൂട്ടായ്മയിൽ ഏതാ അവര് രൂപപ്പെടുത്തിയ ആ കൂട്ടായ്മയിൽ അവനങ്ങ് തുടർന്നു. മറ്റു സഹോദരന്മാർ ഇവനെ അങ്ങനെ ഇവനെ സഭയോട് ധിക്കരിച്ചു പോകുന്നതുകൊണ്ട് മറ്റു സഹോദരന്മാർ പിന്മാറി അവൻ ആ കൂട്ടായ്മ വളർത്തിക്കൊണ്ടുവന്നു. ആ കൂട്ടായ്മയാണ് ഇന്ന് സ്വർഗീയ വിരുന്ന് എന്ന് പറയുന്നത്. അതിന്റെ തുടക്കമേ മനസ്സിലാവുന്നുണ്ട്, മത്സരവും അശുദ്ധമായ ഒരു രീതിയുമാണ്. തന്നെയല്ല ദൈവവചന ശുശ്രൂഷ എന്ന് പറയാൻ കാര്യമായിട്ട് അവിടെ ഇല്ല. തോമസ് കുട്ടി പാസ് എന്ന് പറയുന്ന ഒരാൾ ചർച്ചക്കോലുണ്ടായിരുന്നത് തോമസ് കുട്ടി പാസ് അദ്ദേഹമാണ് അവിടുത്തെ പ്രസംഗൻ. അദ്ദേഹവും ആ ദൈവ ഉറവിൽ മന്യപ്പെട്ടു. അതുകൊണ്ട് വിശുദ്ധ ചർദി, വിശുദ്ധ കൊര, ബോധം കെടുത്തൽ, വിശുദ്ധ ചിരി ഇതെല്ലാം അവിടെയുണ്ട്. അങ്ങനെ പല കൂടുതലുകൾ ഉണ്ടായിരുന്നു. പെന്തക്കോസ് സമൂഹം എന്നുള്ളതിനേക്കാൾ ദൈവവചനം എന്ന് പഠിപ്പിക്കുന്നു. ഞാനൊരു പെന്തക്കോസ് അംഗമാണെങ്കിലും എനിക്ക് ദൈവവചനമാണ് പ്രധാനം. ദൈവവചനം എന്ത് പറയുന്നു? നമ്മൾ ആ ഒബ്ജക്റ്റീവായിട്ട്, ഒരിക്കലും സബ്ജക്റ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണ്ട, ഒബ്ജക്റ്റീവായിട്ട്. പ്രിയപ്പെട്ടവര്, ലൗകികത്തിലേക്ക് പോകുന്ന, ഇനി മാത്രമല്ല ജാതീയമാണ് നമ്മുടെ ഇടയിലുള്ള പല ആക്രണങ്ങൾ, അതൊക്കെ കൊണ്ടാണ്. അട്ടെ, ഞാൻ ഇതിന്റെ ആ തത്വം ഒന്ന് പറയാം. നിങ്ങൾ ഭരിക്കാനുള്ളവരാണല്ലോ, നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ക്രിസ്തു ജീവൻ കൊടുത്ത് രക്ഷിച്ചവനെ എന്റെ ഭക്ഷണത്താൽ അടുത്ത സഹോദരനെ വ്യസനിപ്പിക്കുന്നു. നമ്മൾ ചിന്തിച്ചൊരു 15-ാം വാക്യം, ഇനി 15-ാമത്തെ വാക്യം 2-ാം ഭാഗം. യേശു ക്രിസ്തു ജീവൻ കൊടുത്തൊരുത്തനെ രക്ഷിച്ചു, അവനെ എന്റെ ഭക്ഷണത്താൽ അഥവാ വ്യക്തിപരമായ അഭിരുചിയുടെ സംതൃപ്തിക്കായി ഞാൻ നശിപ്പിക്കുകയാണോ? അടുത്തത്, നമുക്ക് ദൂഷണം വരുവാൻ ഇടയാകുമോ? 16-ാം വാക്യം. ഇനി 17-ാം വാക്യം, ദൈവരാജ്യമാണ് അഥവാ നിത്യമയാണ് പ്രധാനം, ജഡിക താല്പര്യങ്ങൾ നിവർത്തിക്കുന്നതല്ല. അതാണല്ലോ ദൈവരാജ്യ ഭക്ഷണവും ദൈവരാജ്യവും നിത്യതയുമാണ് എനിക്ക് പ്രധാനം. ഇവിടെ എന്നെ, ഇവിടെ ഞാൻ ആരായിരിക്കുന്നു എന്നുള്ളത് അല്ല. സ്തോത്രം. അടുത്തത്, ദൈവത്തിന് ഇത് പ്രസാദമാണോ? തൊട്ടുനാളെ പറഞ്ഞിട്ടുണ്ട്, 18-ാമത്തെ വാക്യത്തിൽ ആവർത്തിച്ച് പറയുന്നു, ദൈവത്തിന് പ്രസാദമാണോ? അടുത്തത്, 18-ാമത്തെ വാക്യത്തിൽ അടുത്ത ഭാഗമുണ്ടോ, മനുഷ്യർക്ക് മാതൃകയും പ്രയോജനകരവും കൊള്ളാവുന്നതുമാണോ? 18-ാം വാക്യത്തിൽ തന്നെ ഉള്ള കാര്യം, ദൈവത്തെ സേവിക്കുന്നവർ മനുഷ്യർക്ക് കൊള്ളാവുന്നവരാണ്. മനുഷ്യരുടെ മുമ്പിൽ ഇത് മാതൃകാപരവും മീൻസ് അവർക്ക് ആത്മീയമായ ഉത്തേജനം വരുത്തുന്നതുമാണോ? 19-ാം വാക്യം, തന്റെവന്റെയും മറ്റുള്ളവരുടെയും ആത്മീയ വർധനവിന് ഇത് ഉതകുമോ? 19-ാം വാക്യം കണ്ടില്ലേ, ഓരോ വാക്യം വായിച്ച് വായിക്കുക, സമയം പോയതുകൊണ്ടാണ് ഞാൻ വേഗം വായിച്ചു നിർത്തുന്നത്. ഇനി അടുത്തത്, ദൈവനിർമ്മാണത്തിന്, അത് ദൈവം എന്താ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, വിശുദ്ധീകരിക്കുക. ദൈവനിർമ്മാണത്തിന് ഇതുകൊണ്ട് അഴിവ് ഉണ്ടാകുമോ അതോ പുരോഗതി ഉണ്ടാകുമോ? 20-ാം വാക്യം. അടുത്തത്, 20-ാം വാക്യത്തിന്, സഹോദരന് ഇത് ഇടർച്ചയ്ക്ക് കാരണമാകുമോ? ഇത് ഒന്നല്ല, എല്ലാ കാര്യങ്ങളും, സംശയ വിചാരങ്ങളും എല്ലാം വിധിക്കാനുള്ള ഇത്രയും പ്രമാണങ്ങൾ എടുത്തിട്ടാണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അടുത്തത്, ശരിയെന്ന് കരുതി നാം സ്വീകരിക്കുന്നത് മറ്റൊരുവനെ ഇടർച്ചയ്ക്ക് കാരണമായാൽ നാം തന്നെത്താൻ വിധിക്കപ്പെടുവാൻ ഇടയാകും എന്ന് പറഞ്ഞാൽ, അവനെ ഞാൻ, അവന്റെ പിന്മാറ്റത്തിന് ഞാൻ കാരണക്കാരനായാൽ, മനസ്സിലായില്ലേ, ഞാൻ കുറ്റക്കാരനാണ്. സ്തോത്രം. ആണ് 22-ാം വാക്യം. 23-ാം വാക്യം, സംശയത്തിന് ഇടയുള്ളതാണോ ഒഴിവാക്കിയിരിക്കണം? 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ഭക്തന്മാരും ജീവിത പിതാക്കന്മാര് ഒരു സംശയമുള്ളതാണോ ഒഴിവാക്കിയത്? മനസ്സിലാവുന്നുണ്ടേ? സ്തോത്രം. അടുത്തത്, വിശ്വാസ പ്രമാണത്തിന് അനുസൃതവും അതിൽ നിന്ന് ഉളവായതുമാണോ? 23-ാം വാക്യം, വിശ്വാസ പ്രമാണത്തിന് അനുസരിച്ചാണോ, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണോ? മനസ്സിലാവുന്നല്ലോ. അതിൽ നിന്ന് ഉളവായതും ആണോ? വിശ്വാസം ഉത്ഭവിക്കാത്തൊക്കെ പാപമാണ്. 23-ാം വാക്യം. ഇവിടെ നമ്മളൊരു കാര്യം, നിയമങ്ങളുമുണ്ട്, ചട്ടങ്ങളുമുണ്ട്, ലോസും റൂൾസും എന്റെ കൂടെ ഉണ്ടല്ലോ. ലോസുമുണ്ട്, റൂൾസുമുണ്ട്. ലോസ് ആണ് പുതിയ മുറ്റം നമുക്ക് തന്നിരിക്കുന്നത്, റൂൾസ് അല്ല. പഴയ വരുമ്പോ എന്താണ് റൂൾസ്? അത് ചെയ്യരുത്, ഇത് ചെയ്യണം, അത് തിന്നരുത്, ഇത് തിന്നണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ചട്ടങ്ങൾ 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 ചട്ടം, ചട്ടത്തിന് മേൽ ചട്ടം, സൂത്രത്തിന് മേൽ സൂത്രം, അത് അവിടെയാൽ ഇവിടെയാണ്. പുതിയ നിമിത്തം വരുമ്പോൾ നിയമങ്ങളാണ്. നിയമം ഈ സെക്ഷന്റെ പ്രാരംഭത്തിലെ നിയമം പ്രഖ്യാപിച്ചു,
ജീവിക്കുന്ന യാഗമായി ഏൽപ്പിക്കാം.
അതല്ലേ സഹോദരന്മാരെ, ദൈവത്തിന് മനസ്സ് ബുദ്ധിയുടെ ആരാധന ശരീരങ്ങളെ ജീവനും വിശുദ്ധ ദൈവത്തെ പ്രസാദമുള്ള
യാഗമായി സമർപ്പിക്കാം. ജീവിക്കുന്ന യാഗമായി നീ ജീവിക്കുക.
സ്തോത്രം.
അപ്പൊ ജീവിക്കുന്ന യാഗമായിരിക്കുമ്പോൾ ആ നിലയ്ക്ക് നിനക്ക് യോഗ്യമായത് എന്തുമാകാം. ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവൻ തന്നു സ്നേഹിച്ച കർത്താവിന്റെ സ്തോത്രം ഒരു 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 അവയവം, ശരീരത്തിന്റെ അവയവം എന്ന നിലയിൽ നിനക്ക് യോഗ്യമാണോ? മനസ്സിലാവുന്നു? വിശ്വസിക്കട്ടെ. മരിച്ചടാ, ക്രിസ്തുവിനോട് മരിച്ചടാ, ക്രിസ്തുവിനോട് അടക്കപ്പെട്ടടാ, ക്രിസ്തുവിനോട് ഉയർത്തിട്ട് ക്രിസ്തുവിൽ ജീവിക്കുക. അതിന് യോഗ്യമാണോ? അത് ഭക്ഷണമാകട്ടെ, വസ്ത്രധാരണമാകട്ടെ, അലങ്കാരങ്ങളാകട്ടെ, വിനോദങ്ങളാകട്ടെ, കൂട്ടുകെട്ടുകളാകട്ടെ, തൊഴിലാകട്ടെ, ഇതൊക്കെ നമ്മളിപ്പോ ചിന്തിച്ചോണ്ട്, തൊഴിലാകട്ടെ. സ്തോത്രം. പറഞ്ഞു കൂട്ടത്തിൽ പിന്നെ പറഞ്ഞു വാഹനങ്ങൾ, ഇത് ഏത് വന്നാൽ താമസിക്കുന്ന ഭവനം, വീട്, നാട്ടിൽ വീട് വെക്കുമ്പോ, എന്റെ പൊന്ന് ദൈവദാസന്മാരെ സഹോദരങ്ങളെ, നാട്ടിൽ വീട് വെക്കുമ്പോ ജാട കാണിക്കാൻ വെക്കരുത്, ഉപയോഗിക്കാവുന്നത് വെക്കണം. ഇതുകൂടെ ഉണ്ടോ, യൂസ് ഉണ്ടോന്ന് നോക്കണം. മൂന്നോ നാലോ ബെഡ്റൂം അതിനാവശ്യമുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷെ നമ്മളങ്ങനല്ല കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഗൾഫിൽ ജോലി ചെയ്യുന്ന അമേരിക്ക ജോലിയുള്ള സഹോദരങ്ങൾ ചെയ്യുമ്പോൾ, അയ്യോ അവരെ ഒരു പ്രായോഗികമല്ലാതെ എല്ലാം പിശാക്കി ദുർവിനിയോഗം ചെയ്ത് ദൈവം കൊടുത്ത നന്മയെ പാഴാക്കി, അതനുസരിച്ച് എന്ത് ചെയ്യണം, ലക്ഷറി ടാക്സ് സർക്കാരിന് കൊടുക്കണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയ ഇത് വാടക പോലും കൊടുക്കാൻ ഇഷ്ടമില്ല. പിന്നെ അതിന് കാവക്കാരനെ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. ജോലി കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടും. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഇതിലെല്ലാം ഇത് ഒരു മേഖല മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കും. എന്റെ പ്രിയ സൗകര്യങ്ങൾ, ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുകയും ചിന്തിയും ഒക്കെ ചെയ്ത് കുറെ കുറിപ്പുകളൊക്കെ കുറിച്ചതിന്റെ ഒരു ഭാഗമായി നിങ്ങളുടെ മനസ്സിൽ വരുമ്പോ എന്റെ ഹൃദയത്തിൽ ദൈവോചനം നിഷ്കർഷിക്കുന്ന പോലുള്ള ഒരു ജീവിതമാണ് ദൈവസഭയ്ക്കുള്ളതെങ്കിൽ ലോകത്തിൽ നമ്മൾ ആരായിരുന്നു എന്നറിയാവോ? ഓ, സുവിശേഷം പ്രചരിപ്പിക്കാൻ ഒരു വിഷമം ഉണ്ടാകുമായിരുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ. പണ്ടുകാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കെ എബ്രാം സാറോ മറ്റോ അമേരിക്കയ്ക്ക് പോകാൻ നേരത്ത് കുറച്ച് പൈസ വേണം, ബാങ്കിൽ നിന്ന് ലോൺ വേണം, ബാങ്കിൽ നിന്ന് ലോൺ വേണം, ഗ്യാരണ്ടി കൊടുക്കാനൊന്നും ഇല്ല ഇല്ലാന്ന് വന്നപ്പോ ബാങ്കിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ മാനേജർ പറഞ്ഞു, ദൈവദാസനൊരു ഒപ്പിട്ടിങ് തന്നിച്ചാൽ ഒരു ഗ്യാരണ്ടിയും വേറെ, നിങ്ങൾ ഒപ്പിട്ട് തന്നാൽ അതാണ് ഏറ്റവും വലിയ ഗ്യാരണ്ടി. അങ്ങനെ ഒപ്പിട്ട് കൊടുത്ത് ചോദിച്ച പണവും കൊടുത്ത് അദ്ദേഹം പോയി. ഒരു ദൈവം, ഞാൻ വീണ്ടും ജനിച്ച ഒരു ദൈവം ഏതാണെന്ന് പറഞ്ഞാൽ നിന്റെ വാക്കുമതി, വേറൊരു ഗ്യാരണ്ടി എനിക്ക്. വീണ്ടും ജനിച്ച ദൈവവേദലിന്റെ മോളാണോ മോനാണോ കല്യാണം? വീണ്ടും ജനിച്ച കുഞ്ഞാണോ? ആ കുഞ്ഞ് വീണ്ടും ജനിച്ചാണോ? ഉവ്വ്. നല്ല സന്തോഷക്കാരന്റെ ഒരു കോടതി കേസ് ഉണ്ടാകാം. വീണ്ടും ജനിച്ച ഒരു ദൈവവേദന വിവാഹം അതിനെത്ര ചിന്ത പോലും ഉണ്ടാകാൻ, വീണ്ടും ജനിച്ച ഒരു ദൈവവേദലിന് സ്തോത്രം, യോഗ്യമല്ലാത്ത ഒന്നും ദൈവത്തിലുണ്ട്. അങ്ങനെ ഒരു സമൂഹമായി നിൽക്കാനാ ദൈവം നമ്മെ കുറിച്ച് ആദ്യം. അപ്പൊ എന്റെ നാമത്തിനായി ഒരു ജനം, അതാണ് അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചതിന്റെ സദ്ഗുണങ്ങളെ തെരഞ്ഞെടുക്കേണ്ട ജാതി, രാജകീയ വിശുദ്ധ വംശം, സ്വന്തം. അതാണ് ദൈവം, അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. നമ്മൾ എന്റെ കർത്താവേ എന്ന് വിളിക്കുമോ? അയ്യോ അവനാണോ എന്ന് ദൈവം ലജ്ജിക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു, വേദോസ്തവത്തിലെ വാക്യമല്ലേ, എബ്രായലേഖനത്തിൽ പറയും. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ചേർക്കാനാ കർത്താവ് വരും. സ്തോത്രം. രണ്ടും രണ്ടായി പോയിക്കൊണ്ടിരിക്കുക, ഈ സംശയ വിചാരങ്ങൾ അതിനെ നമ്മൾ വിധിക്കണ്ട. സ്തോത്രം. ആ വ്യക്തിയല്ല, ആ വ്യക്തിക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ, അവനെ ശക്തനാക്കി തീർക്കാനായി
ഈ സംശയ വിചാരങ്ങൾക്ക് വിലകി എന്നൊക്കെ പറയുന്ന ആളിന്റെ അനുഭവമാണ്. തന്നെ തനിക്കായി തന്നെ ജീവിക്കാത്തവൻ, തനിക്കായി തന്നെ മരിക്കാത്തവൻ, കർത്താവിനായി ജീവിക്കുന്നത്, കർത്താവിനായി തന്നെ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ ഇത് സ്വന്തം വീട്ടിലൊന്ന് വായിച്ചേക്കാം. ഇനി ഞാൻ സമയം ഇത്രയായല്ലോ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. സ്തോത്രം. നിങ്ങൾ ഇനി ആ ഈ അധ്യായം ഒന്ന് വായിച്ചു വിട്ടാൽ അതിന്റെ ആ പ്രിൻസിപ്പിൾസ് പ്രധാനമായി ഞാൻ പറഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മളുടെ ആളത്വത്തെ ആദരിക്കുന്നു. കാര്യം എന്താണെന്നറിയാമോ? ചിട്ടകളും ചട്ടങ്ങളും തന്നിട്ടില്ല. നമ്മുടെ ആളത്വത്തെ ദൈവം എന്ത് ചെയ്തിരിക്ക? ആദരിക്കുക. ഗോഡ് ഓണേഴ്സ് അവർ പേഴ്സണാലിറ്റി. കാരണം സ്നേഹബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്നേഹബന്ധം. നമ്മൾ അവനെ സ്നേഹിക്കണം. എന്റെ കർത്താവിനുള്ള സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്തു വേണം? എന്റെ കർത്താവിനുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ ഞാൻ എന്ത് വേണമെന്ന് അന്വേഷിക്കുന്നവനാണ് ഒരു ദൈവ വൈതൽ. മിനിമം പരിപാടി അന്വേഷിച്ച് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കയറാൻ പരിശ്രമിക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനായിരിക്കില്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിലൂടെ ഭക്ഷിച്ചാലും പാനം ചെയ്താലും സ്തോത്രം. അതല്ല പ്രധാനം. ദൈവരാജ്യമാണ് എനിക്ക്. ആ നിലയിൽ നമുക്ക് മുൻപോട് പോകാൻ നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ന്യായമായി എന്തെങ്കിലും വിഷയം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. കർത്താവ് വരാറായി. സ്തോത്രം.